വിനിയോഗിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർക്കും ആദ്യമായി എന്നെ വിനീത വന്ദനം അറിയിക്കും. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടുകൂടെ ഇവിടെ ആയിരിക്കാനിടയായി നദിയായ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ദൈവത്തിൽ നിന്ന് ചിന്തിച്ചതായ വിഷയം കർത്താവിന്റെ പുനരാഗമനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവവചനത്തിലൂടെ അല്പസമയം ചിന്തിക്കുകയുണ്ട്. അതിനുള്ള വേദശാസ്ത്രത്തിലെ തെളിവുകളും അതിന്റെ പഠിപ്പിക്കലുകൾ തിരുവഴുത്തുകളിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ആരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും പുതിയ നിയമകാരുടെ ഭക്തന്മാരുടെ പ്രത്യാശയല്ല, പഴയ നിയമകാരുടെ സകല ഭക്തന്മാരുടെയും പ്രത്യാശയിൽ ഉൾക്കൊണ്ടിരുന്ന ഒന്നാകുന്നു. അത് വിശ്വാസികളായ നാം സൂക്ഷിക്കേണ്ടതായ നാല് കാര്യങ്ങൾ ഒടുവിലായി പറഞ്ഞ ഭാഗം. സമയത്തിന്റെ പരിമിതിയുണ്ട്, അവിടെ നിർത്തേണ്ടി വന്നു. ഈ ലോകത്തിന്റെ സംഘാടകർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു, പ്രമാണികതമായ വിഷയം പഠിക്കുവാൻ താല്പര്യമുള്ള വളരെ പേര് ഈ രാജ്യത്തുണ്ട്, അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളുടെ ക്രമം ആയിരുന്നാൽ വളരെ ഉപകാരമുണ്ട്. ദൈവത്തിന്റെ വചനമാണല്ലോ അത് ഏവരും ഗ്രഹിക്കുന്ന പ്രയോജനപ്രദമാണ്. ഇന്ന് ആ വിഷയത്തെ ഉടമാനമായ ഭാഗങ്ങളാണ് ഞാൻ പ്രധാനമായും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിന്റെ പുനരാഗമനം എന്ന് നാം പറയുമ്പോൾ അഥവാ മടങ്ങിവരവ് എന്ന വിഷയത്തിന് രണ്ട് ആമുഖങ്ങളുണ്ട്. അതിനെ തെറ്റിദ്ധരിച്ച് വല്ല പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് ഏതാണ് വിശ്വാസികളോട് ബന്ധപ്പെട്ടത്, അതിലേതാണ് ലോകത്തോട് ബന്ധപ്പെട്ട മഹത്വപ്രതീക്ഷിത എന്ന് തെറ്റിദ്ധരിക്കുന്ന വളരെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അത് തിരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായി തീരും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ കാര്യം സഭയോട് ബന്ധപ്പെട്ട കർത്താവിന്റെ പ്രത്യക്ഷത അഥവാ മടങ്ങിവരവ്, അത് രഹസ്യ പ്രത്യക്ഷത എന്ന് പറയും. ഈ രഹസ്യ പ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷയുമായി അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരാളാണ് വരുന്നതെങ്കിലും അതി വ്യത്യസ്തങ്ങളായ പ്രവർത്തികളും അന്തരീക്ഷങ്ങളുമാണ് കാണുവാൻ കഴിയുന്നത്. ഈ രഹസ്യ പ്രത്യക്ഷത കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ അവരുടെ ആകാശങ്ങൾ എടുക്കപ്പെടുകയും ഇങ്ങനെ കർത്താവരോട് അതാവിരിക്കുകയും ചെയ്യും. ഇത് വിശുദ്ധന്മാരെ ബന്ധിക്കുന്ന, സഭയെ ബന്ധിക്കുന്ന കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്ന വരവാണ്. അവർ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ മണവാട്ടിയെ ചേർത്ത് സുഖോന്നതങ്ങളിലേക്ക് കയറിപ്പോകും. അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലേക്കും ഒരു ഭയങ്കരമായ കാലഘട്ടം മുമ്പിലുള്ളത്. ഇന്ന് രാത്രി കാല പ്രധാനമായ വിഷയം മഹത്വ പ്രത്യക്ഷതയ്ക്കും രഹസ്യ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്കുള്ള കാലയളവ് എത്ര, ആ കാലയളവിന് വേദത്തിൽ തെളിവുണ്ടോ, തെളിവുണ്ടെങ്കിൽ ശാന്തമായ തെളിവുകൾ നിരത്തി വെച്ചിട്ട് എത്ര വർഷങ്ങളായിരിക്കണം, ആ കാലയളവിന്റെ സമൂഹങ്ങൾ എന്തായിരിക്കണം, ആ കാലയളവിന്റെ ഭരണവും ഗവൺമെന്റും ഏത് തരത്തിലുള്ളതായിരിക്കണം, ലോകത്തിൽ അന്നുണ്ടാകുന്ന വ്യവസ്ഥ എന്തായിരിക്കണം, സൈനിക്ക് ലഭിക്കുന്ന സമയം പോലെ ലഭിക്കുന്ന സാവകാശത്തിനകത്ത് അതിന്റെ ക്രമങ്ങൾ എല്ലാം ഒന്നും പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല. ആഴ്ചകളോ മാസങ്ങളോ എടുത്തു പിടിച്ച് പഠിക്കേണ്ട വിഷയത്തിനകത്ത് ഒരു ഔട്ട്ലൈൻ ഇടുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഖേദപൂർവ്വം സമയപരിമിതി ഓർത്ത് ഞാൻ ഓർപ്പിക്കുന്നെങ്കിലും ഒരറിവുണ്ടാകുവാനും സഹായകരമായി തീരുവേവർക്കും. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നുള്ള വിഷയമാണ്. അതിന്റെ പിന്നിൽ അതിനോട് ചേർന്നാ വരുന്നത് മഹത്വ പ്രത്യക്ഷത എപ്പോൾ ഏത് സ്ഥലത്ത് അത് എന്തിനല്ല, വ്യാപകമായ ചിന്താഗതിയിൽ പഠിക്കേണ്ടതാണ് മഹത്വ പ്രത്യക്ഷത. രഹസ്യ പ്രത്യക്ഷതയുടെ ഒരു ഉദ്ദേശം കുഞ്ഞാടിന്റെ കാന്തിയെ മണവാട്ടിയെ ചേർക്കുക. മഹത്വ പ്രത്യക്ഷത വിവിധ ഉദ്ദേശങ്ങളുണ്ട്. ഇവിടുത്തെ വാഴ്ചകൾ അവസാനിപ്പിക്കണം, അധികാരങ്ങൾ അവസാനിപ്പിക്കണം, ഇവിടുത്തെ ഭരണകൂടങ്ങളെ ജാതികളുടെ എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം, ആ യുഗത്തിന്റെ ഒരു വിരാമം വരുത്തിക്കൊണ്ട് സഹസ്രാബ്ദം ആരംഭിക്കണം, അർമ്മഗതോ യുദ്ധം നടക്കണം, അതെ ജീവിച്ചിരിക്കുന്ന ജാതികളുടെ ന്യായവിധി നടക്കണം. നിരവധി കാര്യങ്ങൾ ഈ ഭൂതലത്തിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളാണ്. ആ വിഷയങ്ങൾ വ്യാപകമായി ഏതെല്ലാം കാര്യങ്ങൾ എവിടെ വെച്ച എന്തിനെല്ലാം ആർക്കെല്ലാം എപ്പോഴെല്ലാം എന്ന് നാം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് ദൈവമക്കളെ സംബന്ധിച്ച് ആവശ്യമായ കാര്യമാണ്. ഇത് കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് കയറും. അത് മിക്കവാറും ഇന്ന് രാത്രി കാലം എടുക്കുവാൻ സാവകാശം ലഭിക്കുകയില്ല. ഏതായാലും ദൈവീക പ്രവചനങ്ങളിലേക്കാണ് നാം ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി കാലവും അത് തന്നെയായിരുന്നല്ലോ. പ്രവചന വിഷയത്തെ സംബന്ധിച്ചുള്ള ആധികാരികത നാം ദൈവവചനത്തിലൂടെ തെളിയിക്കുമ്പോൾ പ്രവചന വാക്കുകൾ മറഞ്ഞുപോയാൽ പോരാ, പ്രവചനമെന്ന വിഷയം അത് കേട്ടാൽ പോരാ, പ്രവചനത്തിന്റെ ആധികാരികമായ തെളിവുകൾ ചരിത്ര രേഖകളിലൂടെ രംഗത്ത് കൊണ്ടുവരേണ്ടതാണ്. പ്രവചനം ഒരു കാലത്ത് പ്രവചനമായിരുന്നുവെങ്കിൽ ആ പ്രവചനങ്ങളിൽ വേഗം ഭൂരിപക്ഷം എന്ന് ചരിത്രമാണ്. ഇന്ന് പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് ചരിത്രത്തിന്റെ പേരിൽ സ്ഥാനം പിടിക്കുന്നു. ഇനിയും പ്രവചനങ്ങൾ നിവർത്തിപ്പാൻ പോകുന്നു, ഈ സകല പ്രവചനങ്ങളും ചരിത്രമായി ഒടുവിൽ വന്നു ചേരും. ആകയാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഏവർക്കും അറിയാവുന്ന ഒരു വാക്യം പത്രോസിന്റെ ലേഖനത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുകയാണ്, പ്രവാചക വാക്യം കുറെ സ്ഥിരമെന്നല്ല. വേദപുസ്തകത്തിൽ പ്രവചനത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം അതിമഹത്തായതാണ്. കർത്താവ് അപ്പോസ്തലന്മാരും പ്രവാചക വാക്യങ്ങളും ആധികം സ്ഥിരമായി നമുക്കുണ്ട്. അത് ജാതികൾക്കുണ്ടെന്നല്ല, സഭയ്ക്കുണ്ട്. പ്രവാചക വാക്യങ്ങൾ അധികസ്ഥിരമായി നമുക്കുണ്ട്. എപ്പോൾ വരെ? നേരം വെളുക്കും, ഉദയനക്ഷത്രമായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വാൽ ഉദയം ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കുന്ന പോലെ വിശ്വാസികൾക്ക് ദീവശികയായി തങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് ദൈവത്തിന്റെ തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ. ഒന്നും അതേ സ്വതവേ ഉണ്ടായതല്ല,
യാദൃശ്ചികമായി വന്നതല്ല. ദൈവാത്മ നിവേശിതരായ ദൈവത്തിന് മനുഷ്യൻ പരിശുദ്ധാത്മപൂർണ്ണനായി സംസാരിച്ചത്ര പ്രവചനം എന്ന കാര്യമേ പത്രോസോടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിന്റെ വിലയും നിലയും മനസ്സിലാക്കുവാൻ അതെ ഈ കാലോചിതമായും പൂർവ്വകാലങ്ങളിൽ നിന്നുകൊണ്ടും ചില കാര്യങ്ങൾ ഇതിലേ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇതിലേ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഈ മുഖവരിയിലെ ചില കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ട് ഭാവികാല പ്രവചനങ്ങളിലേക്ക് ഇറങ്ങും. ഭാവികാല പ്രവചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ഭൂതകാല പ്രവചനങ്ങൾ ചരിത്രമായി ഇത് വിശ്വാസയോഗ്യമായി വരണം, കേൾവിയായി വന്നാൽ പോരെ. അപ്പോൾ അതിന് തെളിവ് തന്നിരിക്കണം. ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കുവാൻ പോകുന്നത് നിങ്ങൾ ചില മാസങ്ങൾക്ക് മുൻപ് ദർശിച്ചതായ അതെ ഇറാഖ് കുവൈറ്റ് പിടിച്ചെടുത്തതിനോട് ബന്ധപ്പെട്ട് നടന്ന യുദ്ധം. ഞാൻ ഇന്ത്യയിലായിരുന്നു, ഇന്ത്യക്കാരായ അല്ലെങ്കിൽ അവിടെയായിരുന്നു ഞങ്ങൾ കണ്ടതിനേക്കാൾ കേട്ടതിനേക്കാൾ വായിച്ചതിനേക്കാൾ വളരെ മടങ്ങ സ്പോട്ടിലുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ കണ്ടോണ്ടിരുന്നവരാണ്. അപ്പോൾ ഞാൻ അന്ന് നിങ്ങൾ ചെയ്യിക്കേണ്ട കാര്യങ്ങളുള്ളത് ഇന്ന് ഓർത്തോണം. ആ യുദ്ധം ഞാൻ തിരുവെടുത്തു കൊടുത്ത് അവലോകനം ചെയ്യുവാൻ പോവാണ്. പ്രവചനം വിശ്വാസയോഗ്യമോ? ഇത് പൂർവ്വകാലങ്ങളിലെ പ്രവചനങ്ങളുടെ ചരിത്രം മാത്രമല്ല, ഞാനും നിങ്ങൾ വന്നിരിക്കുന്ന ദിവസങ്ങളിൽ നിവർത്തിക്കുന്ന പ്രവചനങ്ങളുടെ സാധ്യത കാണുമ്പോൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ അതെ രക്ഷിക്കപ്പെട്ട ഒരാത്മാവിന്റെ മനസ്സ് പിടച്ചു വികസിക്കണോ? ആ ജീവചൈതന്യമുള്ള മതത്തിലുണ്ടാകെ ഞാൻ ചില വാക്യങ്ങൾ വായിക്കുന്നത്. അതെ പ്രവചനം നിങ്ങൾക്ക് ഭാവി ഞാൻ വരുവാൻ പോകുന്ന മുഴുവൻ ഭാവി പ്രവചന വിഷയങ്ങളാണ് എങ്കിൽ അത് വിശ്വാസയോഗ്യമാകുവാൻ നിങ്ങളുടെ മനസ്സാക്ഷി തറപ്പിച്ച് ഉറപ്പിച്ചു നിർത്തുവാൻ പര്യാപ്തമായ ചില ഭാഗങ്ങൾ അത് വിശ്വാസയോഗ്യമായി എടുത്തുകൊണ്ട് ഭാവിയിലേക്ക് മുമ്പോട്ട് നീങ്ങാൻ. കാരണം വിശ്വാസയോഗ്യമാകാതെ കാര്യങ്ങൾ അറിയാൻ പറഞ്ഞതോട് അർത്ഥമില്ലല്ലോ. പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമായി പരിണമിക്കണമല്ലോ. പോയിട്ട് ഇറാഖ് പിടിച്ചെടുത്തതായ ഓഗസ്റ്റ് 2 എന്ന് പറയുന്നത് അതെ പരന്നിരിക്കുന്നതായ പ്രഭാതത്തിലെ അതെ കടന്നുകൂടിയതായ ഒരു വലിയ അന്ധകാരത്തിന് സുപ്രഭാതമായിരുന്നു. ലോകത്തിന് പൊതുവെ അത് വളരെ വ്യാപകമായ കെടുതികൾ വരുത്തി വെച്ചതായ ഒരു ദിനത്തിന്റെ തുടക്കമാണ്. അന്ന് കുവൈറ്റിലെ സമ്പന്നന്മാരെ, കോടീശ്വരന്മാരെ, ലക്ഷാധിപതികളെ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ലോകത്തിലെ സർവ്വജാതികളും തങ്ങളുടെ ജീവന് വേണ്ടി പരക്കം പാഞ്ഞ രംഗം കണ്ടവരാണ് ടിവിയിലെങ്കിലും അമേരിക്കയിലുള്ളതായ സർവ്വ ജാതി മതസ്ഥരും. എങ്കിൽ ഞാൻ അവിടെ മുതൽ തുടങ്ങി വെക്കുകയാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ 27 നൂറ്റാണ്ടു മുമ്പ് പ്രസ്തുത ആ ഓട്ടത്തെക്കുറിച്ച് എഴുതിയിരുന്നതായ രംഗവും ആ മരുവാസികൾ ആ ജനത്തിന് കൊടുക്കേണ്ടതായ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് സ്വർഗം കൽപ്പിച്ച കൽപ്പനകളും. അപ്രതീക്ഷിതമായിരുന്നോ ഇന്ന് നിങ്ങൾ കണ്ട കാര്യങ്ങള്? പലതും ദൈവത്തിന്റെ നിവൃത്തിയാണോ എന്ന് ഓർക്കുവാൻ നമ്മുടെ മനസ്സാക്ഷി അവിടേക്ക് തിരിയട്ടെ. യെശയ്യാവിന്റെ 21:13-14 വേദവാക്യങ്ങൾ ശാന്തമായി വായിച്ചോട്ടെ.
അറബ്ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം
ഇത് കേൾക്കണം. ഇന്ത്യയെ കുറിച്ചുള്ളതല്ല, അമേരിക്കയെ കുറിച്ചുള്ളതല്ല, വാക്യം തിരിച്ചെഴുതിയിരിക്കുകയാണ്. അറബി ദേശത്തെ കുറിച്ചുള്ള യഹോവയുടെ ആ ദൈവത്തിന്റെ അരുളപ്പാട് അഥവാ പ്രവാചകം എന്ന വാക്ക് അവിടെ അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. വായിച്ചു.
വേദാന്തിയുടെ സാർത്ഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാമാർപ്പീൻ.
അവിടെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അറബിയിലെ കാട്ടില് രാത്രി പാർക്കണം. ഉപവാസത്തിന് നോയമ്പിലും പാർക്കണമെന്നല്ല, സൗദി അറേബ്യയില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആരബ്സ് നോയമ്പിന് പോകുന്ന കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അറേബ്യയുടെ മണൽക്കാടുകളിൽ രാത്രി പാർക്കുവാൻ വരുന്ന ജനത്തോട് കാണിക്കേണ്ട മര്യാദ എന്താണെന്ന് ഇവിടെ 27 നൂറ്റാണ്ട് ഉർവാദികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അടുത്ത വാചകം വായിച്ചോട്ടെ.
തേമാദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവീൻ.
അവിടെ ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളം കൊണ്ടു ചെല്ലണം. അടുത്തത്,
ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ.
ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽക്കണം. എന്തിന്? അതെ, ഭൂകമ്പം കൊണ്ടോ പകർച്ചവ്യാധി കൊണ്ടോ പ്രകൃതിക്ഷോഭം കൊണ്ടോ ഓടിപ്പോകുന്നവരല്ല അവർ. എന്തിന്, എങ്ങനെ ഓടിപ്പോകുന്നു എന്നതിന് വിശദീകരണം അവിടെയുണ്ട്. അങ്ങനെ ഓടിപ്പോക്ക് ലോക ചരിത്രത്തിൽ ഈ ഭൂവിഭാഗത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ അടുത്ത വാചക പ്രസക്തി തരുന്നു. വായിച്ചാട്ടെ.
അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു.
അടുത്തത്,
ഊര്യമാളിനെയും ഉലച്ചവില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞോടുന്നവർ തന്നെ
പേടിച്ച് ഓടുന്നവരാണ്. യുദ്ധം പേടിച്ച്, ആയുധം പേടിച്ച്, സംഹാര താണ്ഡവത്തിന്റെ മുഴക്കം പേടിച്ച് അവർ ഓടുന്നവരാണ്. അവർക്ക് അപ്പോ വെള്ളവും കൊടുത്ത് മരുഭൂമി കൊടുത്ത് അവരെ പോഷിപ്പിക്കണമെന്ന് 27 നൂറ്റാണ്ടും എഴുതിയിരിക്കുക. ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയി പട്ടിരാജ്യം വന്നിരും അപ്പവും വെള്ളവും. അമേരിക്കയും ധാരാളം കൊണ്ടുപോയി. ലോകരാജ്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് അപ്പവും വെള്ളവും കൊടുത്തു. മിച്ചമുള്ളവനും കടമുള്ളവനും കൊണ്ടു കൊടുത്തു. എന്റെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ പോംവഴിയൂടെ കണ്ട് അതിന്റെ പരിഹാരം ഉദ്ദേശിക്കുന്ന ദൈവമാണ്. 27 നൂറ്റാണ്ട് വഴക്കമുള്ള പ്രവാചകന്റെ ശബ്ദത്തിന് അതെ കാത് കേൾക്കുവാനിടയായി. ഞാന് അതെ പേപ്പറിൽ അവരുടെ വടമേ കണ്ടുള്ളൂ, നിങ്ങളെ ടെലിവിഷനിൽ കണ്ട് കാണും. ഒരു ക്ഷണം അപ്പത്തിന് വേണ്ടി അപ്പവും ഇറച്ചിയും കള്ളും വെള്ളവും കൂടെ വേണ്ട അധികം പറ്റാതെ നിൽക്കുന്ന സമ്പന്നന്മാർ അറേബ്യൻ മണക്കാടുകളില് ഒരു കഷണം റൊട്ടിക്ക് വേണ്ടി പിടഞ്ഞ് ഓടുമ്പോൾ അതെ പട്ടാളക്കാരുടെ പോലീസുകാരുടെ അടിയേറ്റ് തളർന്നു വീഴുന്ന കാഴ്ച അതെ നേരിൽ കാണുവാൻ ഇടയായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. സംഭവം എത്ര ഭയങ്കരമാണ്. അവിചാരിതമല്ല ആ ഒരു കാലയളവ് അറബി ദേശങ്ങളിലെ മണൽക്കാടുകളിലെ ഇങ്ങനെ ഉണ്ടാകുന്ന രാത്രിയിലും പകലിലും അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന വെള്ളവും കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യണം. അവർ യുദ്ധത്തെയും അതേ വാളിനെയും ആയുധത്തെയും ഭയം ഓടുന്നവരാണെന്ന് വസ്തുത എഴുതി വെച്ചു സദ്ദാം ഹുസൈന്റെ അതേ ആയുധങ്ങൾ ഗർജിച്ചപ്പോൾ. ജീവനും ഭയന്ന് വീടും കളഞ്ഞ് അതേ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും കളഞ്ഞ് മനുഷ്യൻ ആയിരം പതിനായിരങ്ങൾ വരക്കം പാഞ്ഞു. അപ്രതീക്ഷിതമല്ല സംഭവം. ഇനി ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുന്നതിലാണ് സംഭവത്തിൽ അല്പങ്ങളും മുമ്പോട്ട് നീങ്ങുകയാണ്. പൈസയ്യ 34 അധ്യായത്തിലേക്ക് നിങ്ങൾ വരിക. പിന്നെ ഇരിമ്യാവിന്റെ ചില പ്രസക്തമായ വേദഭാഗങ്ങളുടെ ഇവിടെ ഇതിനോട് ചേർക്കുവാനുണ്ട്. 34 അധ്യായം എസയ്യാവ് ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ പ്രത്യേകമായി നിങ്ങൾ വായിക്കണം. 5 വാക്യം ആദ്യം എടുത്ത് വായിച്ചാട്ട്.
എന്റെ വാൾ സ്വർഗത്തിൽ ലഹരി വിരിച്ചിരിക്കുന്നു, അത് ഏതോവിന്മേലും എന്റെ ശബരാൾപ്രതിജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും.
ഇനിയും 6 വാക്യത്തിന്റെ ഒടുവിൽ യഹോവയ്ക്ക് ബൊസ്രയിൽ, അവിടെ വായിച്ചാട്ട്.
യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഏതോ ദേശത്തൊരു മഹാസംഹാരവും ഉണ്ട്.
ഇനി 8 വാക്യം വായിച്ചാട്ട്.
അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവുമാകുന്നു. അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായത് ശൂന്യമായി കിടക്കും. ഒരുത്തിനും ഒരു നാളും അതിൽ കൂടെ കടന്നുപോകുകയുമില്ല.
വസ്ത്രയെ കുറിച്ച് കേട്ട പ്രവചനം വായിക്കുന്ന പ്രവചനമാണ് ഇത്. പ്രവചനം എഴുതി 26 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇരമ്യാവ് എഴുതി പ്രവചനത്തിൽ 26 നൂറ്റാണ്ട് വഴക്കം. ഈ ബൊസ്രയെ സംബന്ധിച്ച് ഞാൻ മനോരമയിൽ വായിച്ച വാർത്തയും മറ്റ് പല പത്രങ്ങളിലും കണ്ടത് ബൊസ്ര ചാരക്കൂമ്പാരമായെന്നാണ്. ഇറാഖിന്റെ ഏറ്റവും മനോഹരമായ തുറമുഖ പട്ടണമാണ്. സകലവിധമായ അതേ മ്ലേച്ഛതകളുടെയും തുറന്ന ലൈസൻസ് കൊടുത്തുകൊണ്ട് ദൈവ കോപഹേതുവായ ഒരു ഭയങ്കരമായ നിലവാര സൃഷ്ടിതായ ഒരു നഗരം. ബാബിലോൺ, ബാഗ്ദാദ്, അതിനപ്പുറത്ത് അതിനേക്കാൾ വൃത്തി വിഹീനമായ വിഷയങ്ങൾക്ക് അരിഞ്ഞാടുന്ന ഒരു നഗരം. ഈ മഹാനഗരങ്ങള് ദൈവത്തിനെതിരായി പണുതീർത്തിക്കൊണ്ടിരിക്കുന്നതായ കാലഘട്ടം. സദ്ദാം ഹുസൈന് 1987 ആഗസ്റ്റ് മാസം 21 അദ്ദേഹം ബാഗ്ദാദിൽ ചെയ്ത പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഞാൻ മസ്കറ്റിലെ അവിടെയുള്ള ഒരു പള്ളിയിലെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ വിഷയങ്ങളെ ഞാൻ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുമാണ്. ആ ദിവസങ്ങളിലുള്ളതായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ, പ്രത്യേകിച്ച് അന്നത്തെ പ്രസംഗത്തിലെ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഐ ആം ദ സെക്കൻഡ് നെബുക്കദ്നേസർ ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ 2 നെബുക്കദ്നേസറാണ്. അദ്ദേഹം ആവർത്തിച്ചത് അനേക പ്രാവശ്യം പറഞ്ഞു. അനേക പത്രങ്ങൾ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പത്രത്തില് പഴയ ബാബിലുണ്ട് സിമ്പിള്, പുതിയ ബാബിലുണ്ട് സിമ്പിളും, പഴയ ബാബിലുണ്ട് പടവും, പുതിയ ബാബിലുണ്ട് പടവുമെല്ലാം അത് ഞാൻ നേരെ കാണുകയുണ്ടായി. അതിന് ഈ വ്യക്തമായ വൃത്താന്തത്തിനുണ്ടായി അദ്ദേഹം ബാബിലോണെ പണുതുയർത്തി പഴയ അപൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന വിളംബരം ലോകത്തു നൽകുകയായിരുന്നു. കോടിക്കണക്കിന് ഡോളേഴ്സിന്റെ പണിയെ ഒരു സാർവദേശീയ വ്യാപാര കേന്ദ്രമാക്കി തന്നെ മാറ്റുവാൻ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. എന്നാൽ അതിന്റെ നടുവില് അതേ ഇറാഖിന്റെ പട്ടണങ്ങളിലെ പ്രമുഖമായ ബൊസ്ര, പ്രമുഖമായ ബാബേൽ അഥവാ ബാഗ്ദാദ്, ഈ നഗരങ്ങൾക്ക് ഹൈപ്പാൻ പോകുന്നതായ ന്യാശ വിനാശങ്ങളെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പറഞ്ഞ പ്രവചനങ്ങള് നമ്മുടെ കണ്ണിൽ മുമ്പിൽ കാണുവാനിടയായത് ഒരു യാദൃശ്ചിക സംഭവമല്ല. എന്തോ കാലം അതിന്റെ അവസാനത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ അതേ രൂപങ്ങളാണ് തിരുവഴുത്തിലൂടെ കാണുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ നിങ്ങളിവിടെ വായിച്ചു. ബൊസ്ര ആ വാക്യം ഒന്നുകൂടെ എടുത്ത് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 6 വാക്യത്തിന്റെ അവസാനം യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഏതോ ദേശത്തെ സംഹാരവും ഉണ്ട്. അടുത്തത് വായിച്ച 8 വാക്യം വ്യവഹാരത്തിന് പ്രതിഫലം കൊടുക്കുന്ന സമ്മത്സരവുമാകുന്നു. അവിടുത്തെ തോടുകൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ട്.
അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും.
ഇറാഖിലെ തോടുകൾ കത്തുന്ന കീലായി, അവിടുത്തെ മണ്ണ് ഗന്ധകമായി, ഒരു പുല്ല് കിളിക്കാൻ കഴിയാത്ത നിലവാരത്തില് അവിടെ സംഭവിക്കുമെന്ന് എഴുതി വെച്ചു. ഇരമ്യാ വഴിയ 26 നൂറ്റാണ്ടിന് മുമ്പ് യുദ്ധം നടന്നാൽ അത് മണ്ണ് കീലാക്കാനുള്ള യാതൊരു പദ്ധതിയും ലോകത്തിന് ചിന്തിക്കാൻ പോലും വയ്യ. എന്നാൽ 10-30 ഭൂമി പിളർന്ന്, അതിലുപരിയായി പിളർന്ന് കത്തി ഇറങ്ങി മണ്ണിന്റെ ഭാവഭേദം കൂടെ മാറി അത് കീലായി വരത്തക്ക നിലകളിൽ, അതേ ധാരാളം സ്ഫോടന വസ്തുക്കളാൽ ഭാവഭേദം വരത്തക്ക നിലകളില് പ്രകമ്പനം കൊള്ളുന്ന ന്യായവിധിയുടെ ഭീകരമായ മുഴക്കത്താൽ ആ നഗര ചാരക്കൂമ്പാരമായി മാറി. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, തീ കത്ത്. അടുത്ത വാചകം വായിച്ചേ, ഇവിടെ തൊട്ടടുത്ത വാചകം വായിച്ചാട്ട്.
രാവും പകലും അത് കെടുകയില്ല.
എണ്ണക്കിണറ് കെടുത്താൻ വേണ്ടി രാവകളില്ലാതെ അവിടുത്തെ രാവകല് കെടുത്താൻ കഴിയാത്ത തീ അവിടെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമെന്ന്. ഇത് നമ്മളുടെ പൂർവ്വകാലങ്ങളിൽ വെച്ചാൽ ചിന്തിക്കാൻ സാധിക്കുമോ? വേദപുസ്തകം എന്ന് പറയുന്ന തിരുവഴുത്തിലെ ഗ്രന്ഥത്തിലെ ഒറ്റ വാക്കുപോലും അതിശോക്തിപരമല്ല. ദൈവം തമ്പുരാൻ ആദിക്കും അവസാനം കണ്ട ദൈവമാണ്. അവന്റെ മേലെ നിവർത്തി വരുവരവ് ശക്തനാണ്. ആഴത്തിന്റെ ആഴങ്ങളിലെത്തി മേൽപ്പോട്ട് കത്തി വന്നാൽ അത് കെടുക്കുവാൻ മനുഷ്യന്റെ കൈകൾ ബലഹീനമാകുന്നു. എവിടെ അതിന്റെ തീ കെടാതെ വണ്ണം അത് ഭയങ്കരമായിരിക്കും. അവിടുത്തെ മണ്ണ് കത്തി മാറും, അവിടുത്തെ തോടുകൾ കീലായി മാറും, അവിടുത്തെ ഭൂമിയിൽ അതേ ഗന്ധക വർഷണം ഉണ്ടാകും. എന്ത്, മനുഷ്യായുധങ്ങളുടെ സംഹാരത്തിന്റെ താണ്ഡവം കൊണ്ട് ആ നാടിനും ആ നഗരത്തിനും ആ രാജ്യത്തിനും ഭാവഭേദം തന്നെ വന്നുപോയില്ലേ? ദൈവവചനത്തിന്റെ അതേ വസ്തുതയ്ക്ക് വല്ലതും നിരക്കാത്ത കാര്യമുണ്ടോ? കണ്ണാൽ കണ്ട വിഷയമല്ലേ. ഇനിയും അടുത്ത വിഷയത്തിലേക്ക് നിങ്ങളെ വേഗം കൊണ്ടത് യിരമ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ നടന്ന യുദ്ധം സഖ്യസേന ആക്രമണമായിരുന്നു. ഈ സഖ്യസേന ആക്രമണം എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. അതേ വാസ്തവത്തിലെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നുചേർന്ന് അഭിപ്രായ വ്യത്യാസം കൂടാതെ റഷ്യയുടെ എതിർപ്പില്ലാതെ യുഎൻഒയിലെ പ്രമേയങ്ങൾ പാസാക്കി അതേ ഒരു അംഗീകാരമുള്ള അഭിപ്രായ ഐക്യതയുടെ യുദ്ധമാണ് നടന്നത്. വേദപുസ്തകത്തിലേക്ക് അതിന് ആധാരം വല്ലതും ഉണ്ടോ? ഞാൻ അവിടെയൊക്കെ വേദവാക്യങ്ങളിലേക്ക് നിർത്തിയിരിക്കുകയാണ്. ചിന്തിക്കാൻ കഴിയുള്ളവർ ചിന്തിപ്പാൻ കഴിയുമല്ലോ. നമുക്ക് 49-ാം അധ്യായം ഈ രാജ്യത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പേര് വിളിച്ചുള്ള പ്രസ്താവനയാണ്. 13-ാം വാക്യം മുതൽ യിരമ്യാവ് 49-ന്റെ 13-ാം വാക്യം മുതൽ ചില വാക്കുകൾ വേഗം വായിച്ചാട്ട്.
ബൊസ്രാ സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും.
ഈ തുറമുഖ പട്ടണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നഗരത്തെ വിഭാവനം ചെയ്യുവാൻ കഴിയാത്ത കാലത്താണ് യിരമ്യാവ് എന്ന പാവപ്പെട്ട പ്രവാചകൻ എഴുതി ഈ നഗരം സ്തംഭനമാകും, ഈ നഗരം ശൂന്യമാകും, ഈ നഗരം ദൈവകോപ ഹേതുവായി തീരും.
അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരും.
എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി ഭവിക്കും. അടുത്തത്
എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്.
കേക്കച്ചെറിയാൻ എവിടെങ്കിലും ആരെങ്കിലും തിയറി കണ്ടു പറയുന്ന കാര്യമല്ല. ലിബറൽ തിയോളജിക്കാരുടെ അഭിപ്രായം പറയുകയല്ല, ദൈവം ദൈവത്തെ കൊണ്ടാണ് ഇട്ട് പറഞ്ഞ വചനമാണ്.
ദൈവം പറയുകയാണ് ഈ സംഭവം ഇങ്ങനെ നടത്തുവാൻ ദൈവ സാഗര സാഗരവും ദൈവം ദൈവത്തെ കൊണ്ടാണിട്ട് അതിനപ്പുറത്തൊരാൾ ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ് ഞാൻ എന്നെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു അത് ഞാൻ ചെയ്യും.
ആ നഗരത്തിന്റെ പേര് ഇന്ന് വന്നു തന്നെയാണ്. അടുത്ത വാക്യം വായിച്ചു തോന്നുന്നില്ല.
നിങ്ങൾ ഒരുമിച്ച് കൂടി അന്ന് നേരെ ചെല്ലുവിൻ.
ഒറ്റയ്ക്ക് ചെല്ലാൻ ശക്തി ഇല്ല എന്നല്ല, അമേരിക്കയ്ക്ക് പോയതിന് നേരെ ഒറ്റയ്ക്ക് ചെല്ലാൻ ശക്തി കുറവുണ്ടോ? ഇല്ല. ഫ്രാൻസിന് കുറവുണ്ടോ? ഇല്ല. ബ്രിട്ടനിൽ ശക്തി കുറവുണ്ടോ? ഇല്ല. എന്നാൽ ഒറ്റയ്ക്ക് പോകണ്ട ഇവിടെ, പിന്നെ എങ്ങനെ പോകണം? നിങ്ങൾ ഒരുമിച്ച്, ആ വാക്കിന്റെ പ്രസക്തി ഉണ്ട് ഇവിടെ. നിങ്ങൾ ഒരുമിച്ച് ഇറാഖിനും ഒരേ പേര് തന്നെ ഇവിടെ കൊടുക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഡൽഹി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഗ്യാപ്പില്ല, ഇന്ത്യയിൽ നിന്ന് ഒരു അർത്ഥം വരാം. ഇന്ത്യയോടുള്ള ഇവിടെ വാഷിംഗ്ടൺ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ ഒരു പട്ടണമാണ്. അപ്പോൾ അത് അമേരിക്കയെ പുതിയ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിലെ ഓരോ നഗരങ്ങളും. ആ എന്നതുപോലെ ഇതിലെ ഓരോ നഗരവും പേര് പറഞ്ഞു ബാബേലിനെ കുറിച്ച് പിന്നെ പറയാം. ബാബേലിന്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുമിച്ചുകൂടി അതിന്റെ നേരെ ചെല്ലണം. അടുത്ത വാക്ക് വായത്
യുദ്ധത്തിന്റെ ആ എഴുന്നേൽപ്പിൻ.
പ്രാർത്ഥിക്കാൻ ഉപവാസ പ്രാർത്ഥനയ്ക്കും ചെല്ലണമെന്നല്ല, ആളാമ്പ്രതി വേലയ്ക്ക് പോകണമെന്നല്ല, അതൊക്കെ ഇവിടെ കേട്ടു. ഇപ്പൊ മര്യാദയ്ക്ക് അതിനൊക്കെ പോകേണ്ടവർ പൊയ്ക്കോണം, കൈക്കൊള്ളണോ കൈക്കൊള്ളണോ, അല്ലെങ്കിൽ വേറെ പരിപാടി തമ്പുരാ സ്വർഗത്തിൽ അത് കറക്കി കുത്തി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ ഇതിന് പുറകെ പറയാൻ പോവുക. ഇന്നത്തെ വിഷയം മുഴുവൻ അതാ. ദൈവം ഇവിടെ ദൈവദാസ് ഓർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ രുചി മനസ്സിലാക്കാതെ നീ പോകരുത്. ദൈവം തരുന്ന സ്വാതന്ത്ര്യത്തിനും ദൈവം തരുന്ന അനുഗ്രഹത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കണം. മത്സരത്തിനല്ല, അനുഗ്രഹത്തിനാണ് ഈ അവസരം തരുന്നത്. അത് മനസ്സിലാക്കണം. ലോകരാക്ഷരെ നോക്കി പഠിക്കണം. അവിടെ ചെല്ലേണ്ടത് പ്രാർത്ഥിപ്പാറല്ല, അവിടെ ചെല്ലേണ്ട രക്ഷിപ്പാറല്ല, അവിടെ ചെല്ലേണ്ട ആളാമ്പ്രതി വേലക്കല്ല, അവിടെ ചെല്ലുന്ന ദൈവവചനത്തിലല്ല. അതിന്റെ കാലം അവിടെ കഴിഞ്ഞുപോയി. പാപത്തിന്റെ അതേമേൽ അത് ഭയങ്കരമായി ന്യായവിധിക്ക് ദൈവത്തിന് വാഴ്ത്തി കഴിഞ്ഞു. വായിച്ചാൽ കേട്ടോ, ഒരുമിച്ച്
യുദ്ധത്തിനായി എഴുന്നേൽപ്പീൻ,
യുദ്ധത്തിനായി എഴുന്നേൽപ്പീൻ
എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതിയുടെ അടുക്കളെ കാഴ്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു.
എല്ലാവരെയും ഒന്നിച്ച് യോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു യുദ്ധത്തിന് പോകാൻ ദൂതനെ ഈ രാജ്യത്തു നിന്ന് അയച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്നേക്കാ കൂടുതല് യോജിപ്പിക്കാൻ ഇങ്ങനൊരു ദൂതനെ ഇവരാ വിട്ടതെങ്കിലും 26 നൂറ്റാണ്ടോടും അപ്പോ വിട്ടുകൊണ്ട് ഈ ഓർഡർ ഞാൻ കേട്ടത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെങ്കിൽ നിന്നാണ് ഈ ഓർഡർ പുറപ്പെട്ടതെന്ന് ഇവിടെ എഴുതി
വെച്ചേക്കുന്നത്. ഞാൻ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് ഒരു കൽപ്പന കണ്ടിരിക്കുന്നു, ഇങ്ങനെ ചെയ്യുവീൻ.
കാര്യം നിസ്സാരമാണെന്ന് വിചാരിക്കണം. കാലാകാലങ്ങളിലെ ചരിത്രവും ദൈവത്തിന്റെ വചനം കൂടി എടുത്ത് പഠിച്ചാൽ മതി, ശരിക്കും മനസ്സിലാക്കാം. ദൈവകൽപ്പിതമായ വചനത്തിന് ആകാശഭൂമികൾ നോക്കി അതേ മാറിയാലും മാറ്റമില്ലെന്നുള്ളതിലേ നിരവധി തെളിവുകൾ നമുക്ക് എടുത്ത് ദിനരാത്രങ്ങളിൽ നിന്ന് പഠിച്ച് ദൈവം സന്തോഷാനന്ദിക്കവരുടെ എത്തി ദൈവത്തിന്റെ താഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അടുത്ത വാചകം ഇനി ശ്രദ്ധിച്ചോണം. അടുത്ത വാചക വായിച്ച എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ദൂതനെ ജാതിയുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയെങ്കിൽ നിന്ന് കേട്ടു. അടുത്തത്
ഞാൻ നിന്റെ ജാതിയുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്നതിനും ആക്കും.
മതി. ഇനി അടുത്തത് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 21-22 വാക്യങ്ങൾ സെയിം ചാപ്റ്റർ വായിച്ചാട്ട്.
അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൾ ഭൂമി നടങ്ങുന്നു.
ഈ ഇറാഖിന്റെയും ബുസ്രായുടെയും വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടങ്ങുന്നു.
ഒരു നിലവിളി അതിന്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു.
ഇറാൻ കൊട്ടാരം വരെ കിടുങ്ങിപ്പോയെന്നാണ് അവിടുത്തെ ബോംബിങ്ങും പ്രകമ്പനം കൊള്ളുന്ന നൈവിധ്യയുടെ ഭയങ്കരത്വം വന്നപ്പോൾ ചെങ്കടലൊക്കെ അടുത്ത് കിടക്കുക, അവിടെ വരെ കിടിലം കൊള്ളുന്നു. പത്രക്കാരത് ഭൂമി കുലുങ്ങി, ആകാശം നടുങ്ങി, വലിയ വലിയ അമ്പരജുമികളായ മണിമാളികളെല്ലാം ആടിപ്പോയി. എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ അതുപോലെ ശ്രദ്ധിക്ക്, ഒരു തെറ്റുമില്ല.
അതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ വീഴ്ചയുടെ മുഴക്കത്തെങ്കിൽ ഭൂമി നടുങ്ങുന്നു.
മനുഷ്യമല്ല, ഭൂമി നടുങ്ങുന്നു. ആകാശം അതെ കിടലം കൊള്ളുന്നു. ഭൂമിയിൽ ജാതികൾ വിറയ്ക്കുന്നു. അതിന്റെ ശബ്ദം ചെങ്കളിലോത്തക്ക ഭീകര മുഴക്കങ്ങളാണ്.
അവൻ കളികളെ പോലെ പൊങ്ങി പറന്നു വന്ന ബൊസറുടെ മേൽ ചിറകുപടർക്കും.
വെട്ടിക്കിളി പോലെ വരുന്നുണ്ട് അതിലേക്കാഞ്ഞു. അമേരിക്കയിലെ ഈഗിള് ഈ കഴുകൻ ഉണ്ടായിക്ക, അതല്ലല്ല സിംബളം. അവന്റെ കഴുകൻ ആ വാക്ക് നിർത്തി വായിക്കണം. നിങ്ങൾക്ക് അതിന്റെ ശ്രദ്ധയോടെ ആ വാക്ക് പിടിച്ചെടുക്കണം. ഒന്ന് വായിച്ചേ.
അവൻ കഴുകനെ പോലെ പൊങ്ങി,
അവൻ കഴുകനെ പോലെ പൊങ്ങി
പറന്നു വന്ന് ബൊസറുടെ മേൽ
ചിറകുപിടർക്കും. ഇങ്ങനായിരുന്നു പറഞ്ഞു എന്നത് വരടത്തു നിന്നാണ്. അവിടെ ഞാൻ ചെറിയ വിടർത്തു, ബാക്കി ചെയ്യേണ്ട കാര്യം ചെയ്തു. ന്യായവിധിയുടെ ഭയങ്കര മുഴക്കത്തിങ്കൽ ഇങ്ങനെയാ സംഭവിക്കുന്നെന്ന് ഈ കഴുകനെ പോലെ പൊങ്ങും പറക്കും ചെറുകി വിടർക്കാനുള്ള സൂത്രമൊക്കെ ഉണ്ട്. നിരമ്യാവിന് എന്തോ അറിയാ, ഒരു നേരത്തെ അപ്പം വയറ് നിറച്ചിരുന്നിട്ടില്ലാത്ത പ്രവാചകനാണ് ആയിസിന്റെ ദിനങ്ങളിൽ. ഈ പാപത്താൻ പ്രസംഗിക്കാൻ എവിടെയും പരിസരത്ത് നിന്നാൽ ഓരോരുത്തരും ചെളിക്കുടിക്കാത്ത പുള്ളിയെ കൊണ്ടിടുന്നത്. ആ പാപത്താനെ കൈയും കാലും കെട്ടാതെ പ്രസംഗിക്കാതെ സമ്മതിക്കത്തില്ലാത്ത ഒരു മഹാഭാവമായിരുന്നു സാധുവായിരുന്നു നിരമ്യാവ്. ആ മനുഷ്യൻ പറഞ്ഞതാണ്, ഇതാ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ഈ നെതിന്മേലുള്ള ന്യായവിധി. അതെ, ഇങ്ങനെ സഖ്യസേന ആക്രമണത്താണ് ഇത് നടക്കുമെന്ന് എഴുതി വെച്ച പ്രവാചകൻ മരിച്ചു പോയിട്ട് 26 നൂറ്റാണ്ടായി. അത് നമ്മുടെ കാലത്ത് കാണുവാനാണ് കാത്തി ലഭിച്ചത്. ദൈവവചനം തിരസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ മെഥേലിൽ കൂടെ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ സഹസ്രങ്ങളിലെ പ്രവചനങ്ങൾ ഓരോന്നും കൊണ്ട് എടുത്തു പിടിച്ചുകൊണ്ട് അതിന് കൃത്യമായ നിവൃത്തിയിലേക്ക് തിരിഞ്ഞാൽ ഈ അത്ഭുതകരമായ ഗ്രന്ഥത്തിനായി ദൈവത്തിന് എത്രമാവശ്യം സ്തോത്രം ചെയ്താൽ മതിയാകും. ഹല്ലേലൂയാ, കർത്താവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് നോക്കിയാലും റഷ്യൻ പ്രസിഡന്റ് നോക്കിയാലും ഇറാഖ് പ്രസിഡന്റ് നോക്കിയാലും ഭൂതലത്തെ രാഷ്ട്രത്തലവന്മാർ നോക്കിയാലും ഇതിനകത്തെ ഒരു കൊച്ചുവാക്യം പോലും മാറ്റിയിടുവാൻ സാധിക്കത്തില്ല, സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിന്റെ പ്രസക്തി അതെ ഔവണ്ണം നിവർത്തി അതെ അവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അടുത്തത് ചെറുകു വിടർക്കും. അന്നാളിൽ ഏതോമിലെ വീരന്മാർ ഹൃദയം നോവുകിട്ട് സ്ത്രീയുടെ ഹൃദയം പോലെ വ്യസനിക്കും എന്ന വസ്തുതയും പൊതുവെ ആ ദേശനിവാസികളെ മൊത്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. അവിടെ വ്യസനിക്കാത്തവനാരാണ്? അവിടെ ഉണ്ടായ സമുദായമോ സമുദായ സംഖ്യയോ ഒന്നും തന്നെ ഇതിനോട് ബന്ധപ്പെടുത്തി ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഒരവലോകനം വേദപുസ്തക പ്രവചനം നമ്മുടെ നാളുകളിൽ. ഇനി അങ്ങനെ എന്തെന്ത് കാര്യങ്ങള് ഈ പ്രവചനത്തിലെ തിരുവെഴുത്തുകളെ നമ്മുടെ ദിവസങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനുണ്ട്. ആകയാൽ വീണ്ടും പറയട്ടെ, പ്രവാചക വാക്യം ആദ്യം സ്ഥിരമായി നമുക്കുണ്ട്. ബാബിലോൺ, ബാഗ്ദാദ് നഗരം. ഞാൻ രണ്ടു വാക്ക് അതിനെക്കൂടെ വിളിച്ചുകൂടെ പറഞ്ഞേച്ച് ഞാൻ എന്റെ വിഷയം ഇന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിന് മുഴുവൻ പ്രവചനമായതുകൊണ്ട് നിങ്ങൾക്ക് തെളിവിന് വേണ്ടി വിശ്വാസയോഗ്യമാക്കി തരുന്നു മാത്രമേ ഉള്ളൂ. ഇനി അതിൽ കൂടുതൽ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ 13-ാം അധ്യായം എടുത്താണ്. അവിടെ ഈ നടന്ന ന്യായവിധികൾ അതിഭയങ്കരമായിരുന്നല്ലോ ആ നഗരത്തില്. അതിനെ സംബന്ധിച്ചിട്ട് യഹോവയുടെ പ്രവചനം 27-ാം നൂറ്റാണ്ടോ മുമ്പുള്ള നമുക്ക് എടുക്കാം. ഇസ്രായേൽ പറയുന്ന ബാഗ്ദാദ് ബാബിലോൺ എല്ലാം അടുത്തടുത്ത് ഒരുമിച്ച് കിടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്നും. അന്നും അതങ്ങനെ തന്നെയാണ്. അതെ, ഒരു വാക്യം 13-ാം വാക്യം വായിച്ചേ. തെളിവിന് വേണ്ടി 1-ാം വാക്യം വായിച്ചേ.
ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകൻ.
നോക്കിയോ, 27 നൂറ്റാണ്ടു മുമ്പ് ദൈവദാസൻ യെശയ്യാവ് പ്രവചിച്ച ബാബിലോണിനെ കുറിച്ചുള്ള പ്രവാചകമാണെന്ന് കൃത്യമായി എഴുതി വെച്ചപ്പോൾ ബാബിലോൺ സിറ്റി പണിതിട്ടില്ല, ബാബിലോൺ രാജാവ് നെബുക്കദ്നേസർ ജനിച്ചിട്ടില്ല, നെബുക്കദ്നേസറിന്റെ അപ്പൻ തന്നെ ഭൂമിയിൽ ഉണ്ടോ എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ദൈവദാസനായ യെശയ്യാവ് പറയുകയാണ് ബാബിലോണിനെ കുറിച്ച് യഹോവ സ്വർഗത്തിൽ നിർണയിച്ച നിർണയത്തിന് വിളംബരമാവിത്. ഇനി അതിന്റെ 19-ാം വാക്യം മൊത്തമൊക്കെ വായിക്കേണ്ട, ഇപ്പൊ നേരമില്ല. 19-ാം വാക്യം വായിച്ചാട്ടെ.
രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും.
കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് 538 ജൂൺ 29 രാത്രിയിൽ പെർഷ്യൻ രാജാവായ കോരേസ്, മെദിയ രാജാവായ ദിര്യാവേശ്, മണരാരുണ്യ സമാനമായ ഇരുശക്തികളുടെ സൈന്യങ്ങൾ ബാബിലോണിനെ ആക്രമിച്ചതായ രാത്രിയിൽ ആ രാജ്യത്തിന് അതേ ഒരു നിരോധനം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വാക്ക് ശ്രദ്ധിക്കണം, അന്നത്തെ നിരോധനമല്ല പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞത്. പിന്നെയോ ഇനിയും വരുവാൻ പോകുന്ന ഒരു വിഷയത്തിലേക്ക് ആ ദൂത് കൊള്ളിച്ചിരിക്കുകയാണ്. സൊദോമിനെയും ഗൊമോറയെയും ദൈവം മറിച്ചു കളഞ്ഞതുപോലെ ഈ ബാബിലോണിനെ തീക്കടലാക്കും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്മേലുള്ള ന്യായവിധി തീർന്നിട്ടില്ല. ഇനിയും അത് ഇപ്പോൾ ഒരു തൊടുകുറിയായി മനസ്സിലാക്കാൻ തുടങ്ങിയതേയുള്ളൂ. അത് ഇനിയും പണി. ഇപ്പോഴത്തെ നിലവിലുള്ള ബാഗ്ദാദിനോട് ബന്ധപ്പെട്ട് തന്നെ പഴയ ബാബിലോൺ സിറ്റി നെബുക്കദ്നേസർ സ്ഥലത്ത് തന്നെ ഒരുപാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്ന ബാബിലോൺ സിറ്റി പണിയപ്പെടും, കൊമേഴ്ഷ്യൽ ബാബിലോൺ ആ നഗരം അവിടെ പണിതിട്ടോ. അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് സാർവദേശിക മാർക്കറ്റായി ഈ സ്ഥലം ഉണ്ടായിരുന്നേ മതിയാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ സ്വതോമായി 400 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഭൂമത്തെ സ്ഥാനത്ത് പലസ്തീന്റെയും ഇസ്രായേലിന്റെ ഇടയ്ക്കിടക്കുന്നതായ ആ സ്ഥലം പോലെ കേവല ചാവുകടൽ എന്ന പോലെ ഒരു തീക്കടലായി പരിണമിക്കുമെന്നാണ് ഇതിനെ കുറിച്ചുള്ള യഹോവയുടെ കടപ്പാട്. ഇപ്പോൾ നടന്നത് കേവല ഭാഗീയ ന്യായ വിധി മാത്രം, മുൻകാല നടന്നതൊക്കെ കേവല ഭാഗീയം മാത്രം. ഇനി വരുവാൻ പോകുന്ന അതിഭയങ്കരമായതൊന്നാണ്. അതിലേക്കുള്ളതായ പ്രവചനങ്ങൾ ബഹുവിധങ്ങളായ നിലകളില് നിങ്ങൾ ഇരമ്യാവ് 50, 51 രണ്ട് അധ്യായങ്ങള് വേറെ ഒരു വിഷയവും മാറ്റി പഠിക്കാൻ പോകണ്ട. ബാബിലോണിന്റെ ന്യായവിധി മുഴുവൻ ഇരമ്യാവ് പറഞ്ഞിരിക്കുന്നതായ അധ്യായങ്ങളാണ്. അതിന്റെ ബഹുഭൂരിപക്ഷ നിവർത്തി കാത്തുകിടക്കുകയാണ്. ഭാഗ്യ നിവർത്തി അത് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യവും മനസ്സിലാക്കി തരംതിരിച്ച് പഠിക്കണം. പക്ഷേ ഇപ്പൊ സാവകാശം ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് വീട്ടിൽ വായിച്ചു നോക്കിയാൽ മതി. ബാബിലോണിന്റെ ന്യായവിധി 26 നൂറ്റാണ്ടും ഇരമ്യാവ് എഴുതി വെച്ചതാണ്. 50, 51 ഇരമ്യാവിലെ അധ്യായങ്ങള് അത് സമൂഹമാകാൻ പോവുകയാണ്. അതിന്റെ നിവർത്തിച്ച ഭാഗങ്ങൾ കഴിഞ്ഞുള്ള ഭാഗങ്ങളിലേക്ക് വിഷയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ദൈവമായ കർത്താവിന്റെ വചനത്തിന്റെ സത്യസന്ധത ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ശരി, ഇനി ഭാവി പ്രവചനങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ഇതിനകത്ത് തിരിക്കാൻ പോവുകയും കർത്താവിന്റെ അതേ മധ്യാകാശ വരവിന് സഭയെ ചേർക്കാനുള്ള വരവിനും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയ്ക്കും ഇടയ്ക്കുള്ള കാലഘട്ട സംഭവങ്ങളാണ് ഇന്ന് രാത്രിയിലത്തെ വിഷയമായി വിശദീകരിക്കാൻ പോകുന്നത്. അതിന് കുറിവാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ വിഷയങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. അതിന് ദാനിയേലിന്റെ പ്രവചനം 8:19, വെളിപ്പാട് പുസ്തകം 4:1 ഈ രണ്ട് വേദവാക്യങ്ങൾ ആ വിഷയത്തിന്റെ അടിസ്ഥാന ചിന്തയ്ക്കായി വായിച്ചുകൊണ്ട് ആ വേദവാക്യങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ തെളിയിച്ചു മുമ്പോട്ട് വയ്ക്കോളാം. വായിച്ചാട്ട്
വെളിപ്പാട് 4:1 ഇവിടെ കയറി വരിക,
മതി. ഇവിടെ രണ്ടു വാക്ക് നിങ്ങൾ എടുക്കണം. ഒരു വിഷയം പഠിക്കണമെങ്കിൽ അതിന്റെ ബേസിക്ക് അടിസ്ഥാനപരമായി എടുക്കേണ്ട വാക്ക് തന്നെ എടുത്ത് പഠിക്കും. ദാനിയേലിൽ പറഞ്ഞ വാക്ക് 8:19 ഒരു പ്രധാന വാക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ദാനിയേലെ, കോപത്തിന്റെ അന്ത്യകാലത്ത് സംഭവിച്ചതല്ല സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കാം. ആ വാക്ക് വർത്തമാനകാലക്രിയയിലല്ല, അത് ഭൂതകാലക്രിയയിലല്ല, അത് ഭാവികാല ക്രിയയിലാണ് ഒളിച്ചിരിക്കുന്നത്. ആകയാൽ സംഭവിച്ചതല്ല, അത് എന്നെ സംഭവിക്കാവൂ. കോപത്തിന്റെ അന്ത്യകാലം എന്നോ അന്നേ ആ പ്രവചനം നിവൃത്തിയാകാൻ പാടുള്ളൂ. അത് സമയം വെച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം സമയം വെച്ച് തന്നെ പഠിക്കും. എഴുതിയ കാലം 553 BCE ദൈവത്തിന്റെ ദാസനായ ദാനിയേല് അതേ ബാബിലോൺ രാജാവായ ഒടുവിലെ രാജാവായ ബെൽസസറിന്റെ വാഴ്ചയുടെ 3-ആം ആണ്ടിൽ അതേ സ്വർഗത്തിൽ നിന്ന് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തതായ ദിവ്യ വെളിപ്പാടുകളുടെ മാർമികമായ വശങ്ങളാണ് ഈ 8-ാം അധ്യായത്തില് അതേ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ അധ്യായം പരിശുദ്ധാനോട് നൽകിയിരിക്കുന്നത്. അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏത് കാലയളവിലേക്കുള്ള പ്രവചനമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. കാലത്തിന്റെ അന്ത്യത്തിലല്ല, യുഗത്തിന്റെ അന്ത്യത്തിലല്ല, കോപത്തിന്റെ അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്നത് ദാനിയേലെ ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കാം, അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. പുസ്തകത്തിന് മുദ്രയിടാൻ പറഞ്ഞത് 12:4 അതുകൊണ്ട് അന്നത്തെ ദാനിയേലിന്റെ കാലത്തേക്കുള്ള കാര്യങ്ങളല്ല അതിൽ പറഞ്ഞത്. ദാനിയേല് മരിച്ചു, ദാനിയേലിന്റെ കലവ ഇപ്പോൾ ഇറാനിലെ ശൂജൻ രാജാവിന്റെ സമീപത്ത്, പേർഷ്യൻ രാജാക്കന്മാരുടെ കലവകളുടെ നിരകളില്, മൊറേക്കായ എസ്തർ എന്നിവരുടെ കലവയോട് ചേർന്ന് ദാനിയേലിന്റെ കലവ അറബി ലോകം അലങ്കൃതമാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ദാനിയേല് മരിച്ചു, 25 നൂറ്റാണ്ട് കഴിഞ്ഞു, എന്നാൽ ദൈവവചനം ജീവിച്ചു, അതിന് മാറ്റം വരുന്നതല്ല. അതാണ് ദൈവവചനം. അതുകൊണ്ട് പറയുന്ന ഈ വാക്ക് അതുപോലെ ശ്രദ്ധിച്ചിട്ട് ആ വാക്കിന്റെ അർത്ഥം പിന്നെ പഠിക്കാം. കോപത്തിന്റെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഏത് കാലം? ആ കാലത്തിലെ സംഭവങ്ങൾ എന്തെല്ലാം സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞുള്ള കാലമാണ് കോപത്തിന്റെ അന്ത്യകാലം. ഇനി വെളിപ്പാടില്ലേ 1, നിങ്ങൾ അവിടേക്ക് വരിക, വേദപുസ്തകം കയ്യിലുള്ളവർ അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നോട്ട് ചെയ്താൽ നിങ്ങൾക്കത് എന്നേക്കും ഹൃദയസ്ഥമാക്കുവാനിടയായി. 4:1 ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം യോഹന്നാൻ ഉണ്ടായി സ്വർഗത്തിൽ നിന്നാ പറഞ്ഞത്. റോമായിനയുടെ ശബ്ദമല്ല, റോമായിന ഇവിടെ കൊണ്ടാക്കിയത്. റോമായിന്റെ മക്കോളാൻ യോഹന്നാൻ പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോരെന്ന്. മനുഷ്യരാൽ അവഗണിക്കപ്പെട്ട ദൈവത്തിന്റെ വൈദേ, നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വൈദാണെങ്കിൽ ലോകം നിന്നെ പുറത്താക്കിയ സ്വർഗം നിന്നെ അകത്താക്കോ. ആ ജീവന്റെ മാർഗത്തിനായി ഇവരെ ദുദിക്കണം. ഏമേ പ്രീതലോ, യോഗന്നാനെ ഓണതുള്ളിൽ പുറത്താക്കി സ്വർഗം യോഗന്നാനെ അകത്താക്കാൻ പോവുകയാണ്. യോഗന്നാനെ ഇവിടെ കയറി വരിക, കാഹളനാളം പോലെ ഐജന്റെ തിരമാലകളെ അതീവിക്കുന്നതായ ആ സ്വർഗീയ സ്വരുടെ ഉഴക്ക് യോഗന്നാൻ കേട്ടു. ഇവിടെ കയറി വരിക എന്തിന്? പ്രീതലോ, കഞ്ഞിയും ചോറും അപ്പോ വെറുതെയും തരാനല്ല, എന്താ വേണേലും അവിടെ ഉണ്ട്, ഞാൻ അതിനെ കുറിച്ച് കടക്കാതെ ഇതൊന്ന് കടക്കട്ടെ. ഇവിടെയാണ് വരേണ്ടത്. എന്തിനാ നീ ഇവിടെ വരാൻ പറഞ്ഞത്? ഇനിയും മേലിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ അഥവാ ഇവയ്ക്കു ശേഷം സംഭവിപ്പാനുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കാം. അതിനെവിടെ വരണം? ഇവിടെ ഇരുന്നാ പോലെ അവിടെ കയറി വരണം. അവരവിടെ ഇരുട്ടത്തി ഇരുന്നു കൊണ്ട് സ്വർഗീയ മർമ്മങ്ങളൊന്നും ഗ്രഹിപ്പാൻ സാധിക്കത്തില്ല. കട്ടതയുടെ ചീട്ടെടുത്തുകൊണ്ട് പത്മോസി കിടക്കുന്ന യോഹന്നാനെ അവിടെ കിടന്നാ പോരാ, അവിടുന്ന് ആത്മാവിലായി ഉയർന്ന മണ്ഡലത്തിലെത്തി ദൈവസന്നിധിയിലായിരുന്നെങ്കിൽ മാത്രമേ ദൈവീക മർമ്മങ്ങളെ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ.
അവരവരുടെ സുഖാനുഭൂതികളുടെ കിടക്കുകൾ വിടാതെ, അവരവരുടെ സമ്പാദ്യത്തിന്റെ കെട്ടുകള് അതിൽ നിന്ന് വിടാതെ, അവരവന്റേതായ ക്ഷേമത്തിന്റെയും പദ്ധതിയുടെയും പരിവാരുടെയും മറവിൽ നിന്നുകൊണ്ട് ദൈവിക മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഒരു മഹാനും ഒരു അപ്പോസ്തലനും ഒരു പ്രവാചകനും കഴിയത്തില്ല. ആ പിടിവിട്ടിട്ട് ആത്മാവിളഞ്ഞ് പരലോകത്തിലെ കുണ്ഡല മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗീയ മർമ്മങ്ങളുടെ പ്രകാശം ദൈവത്തിന് എഴുതുന്നത് നിനക്ക് ധാരാളമായി ധാരാളമായി തരികയാണ്.
വരിക, ഞാൻ മേലാ സമയപ്പാണുള്ളത് നിനക്ക് കാണിച്ചു തരാം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ഒറ്റവാക്ക് പറയാനേ നേരമുള്ളൂ. വെളിപ്പാട് ഒന്നാം അധ്യായം, മഹത്വീകരിക്കപ്പെട്ട ദൈവപുത്രന്റെ പ്രത്യക്ഷത, ഒന്നാം അധ്യായത്തിന് ഒടുവിലത്തെ വാക്യം, ആ പുസ്തകത്തിന്റെ ജീവതന്തുവായ വാക്യം, ഇപ്പോഴുള്ളത് നീ കണ്ടത്, ഇപ്പോഴുള്ളത് ഇനി മീൻ സമയപ്പാണുള്ളത് നീ കണ്ടത് എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രന്റെ ദർശനം ഒന്നാം അധ്യായം, ഇപ്പോഴുള്ളത് ഏഴ് സഭകൾ, രണ്ടു മൂന്നോ അധ്യായത്തിൽ ആ ഏഴ് സഭകളെ കുറിച്ചുള്ള ദർശനം അതാണ് ഇപ്പോഴുള്ളത്, നിലവിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയുമേ സമയപ്പാണുള്ളത്, ഇനിയുമേ സമയപ്പാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് സഭയാണ്. രണ്ടു മൂന്ന് അധ്യായങ്ങളിൽ ഏ സഭയ്ക്ക് ദൂതുകൊടുത്തിട്ടുണ്ട്? ആ സഭ കാലയളവ് കഴിഞ്ഞാൽ, സഭ സ്വർഗീയ പ്രതിസ്ഥലായിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, സഭയെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ആ സഭയുടെ ഉൽപ്രാവണ അനന്തരം, അതെ ഇവയ്ക്കു ശേഷം സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങൾ, അഥവാ സഭയെടുക്കപ്പെട്ടതിനു ശേഷം ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കാം എന്നാ യോഹന്നാൻ കർത്താവ് പറഞ്ഞിട്ടർത്ഥം. സഭ എടുത്തു കഴിഞ്ഞ് ഭൂമിക്ക് തീ വെക്കുകയല്ല, സഭ എടുത്തു കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കുകയല്ല. ലോകാവസാനമാണെന്ന് അമേരിക്ക പേടിപ്പിച്ചാലും റഷ്യ പേടിപ്പിച്ചാലും ആര് പേടിപ്പിച്ചാലും പ്രവാചകന്മാർ പേടിപ്പിച്ചാലും നിങ്ങൾ പേടിക്കല്ലേ, ലോകം ഇപ്പോഴൊന്നും അവസാനിക്കത്തുമില്ല. നാളെ യോധന വരാതിരിക്കുന്നത് ഇവിടെ വല്ലതും നടക്കുമെന്ന് അറിയണം. കാരണം സാധനമല്ല ഇവിടെ ഇരിപ്പുണ്ട്. ഒരു മണ്ണൻ അതെ കയറി പൊട്ടിക്ക പൊട്ടിച്ച ഇത് മുഴുവൻ തീരുമെന്നുള്ള പേടിയാ പലരുടെയും കൈയിരിക്കുന്നത്. ഈ ഇവിടെ ഈ രാജ്യം നോക്കിയാലും സർവ്വരാജ്യം കൂടെ നോക്കിയാലും ലോകം ഇപ്പോഴൊന്നും അവസാനിക്കത്തില്ല. ദൈവം സൃഷ്ടിച്ച ഭൂമി ഭാഗീയ നാശവിനാശങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും, ഇനി സംഭവിക്കും, പ്രകൃതിയാലും മറ്റും മറ്റു മറ്റും ഒക്കെ ഉണ്ടാകും. ഈ ഭൂമി അങ്ങനെ നശിക്കത്തില്ല.
ദൈവീക പ്രോഗ്രാം ഈ ഭൂമി നടക്കുവാൻ ദൈവം തമ്മിൽ ടൈം ടേബിൾ വെച്ച് കാര്യം തന്നിട്ടുണ്ട്. ആ ഇതുവരെയുള്ള കാര്യം ടൈം ടേബിൾ എത്തിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം ആ ടൈം ടേബിൾ തെറ്റത്തില്ല. അത് ഈ ഭൂമി നടന്നേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് സമ്പദ്ഗതികൾ അതിഭയങ്കരമായി വരുമെന്നിരുന്നാലും ഈ ഭൂമി അതെ കർത്താവിൻ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മഹോത്രവ കാലഘട്ടമായ ഏഴ് കൊല്ലം കൂടെ ഈ ഭൂമി മഹാപീഠത്തിൽ കൂടെ കടന്നുപോയിട്ട് ആയിരം ആണ്ട് വാഴ്ച എന്ന മനോഹരമായ സുവർണ യുഗത്തിൽ കൂടെ ഈ ഭൂമിയെ കടത്തിയിട്ട് ആയിരം ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് അതെ പുതിയ വനഭൂമികൾക്ക് മുമ്പ് അതെ ഈ ആകാശഭൂമികൾക്ക് പത്രോസ് രണ്ടാം ലേഖനം പറയുന്ന നാശവിനാശങ്ങൾ വന്നേ മതിയാകത്തുള്ളൂ. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ഏതൊരുവന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവോ ആയവന്റെ വചനത്താൽ തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അത് സംഭവിക്കും. ആയിരം ആണ്ട് വാഴ്ചയുടെ കഴിഞ്ഞെങ്കിലേ അത് സംഭവിക്കത്തുള്ളൂ. തെളിവ് തരാം, അതിന് ദൈവത്തിൽ വേണ്ടുവോളം തെളിവുണ്ട്. വേദവാക്യങ്ങൾ എടുത്ത കാര്യം മനസ്സിലാക്കണം. കാരണം കർത്താവായ യേശുക്രിസ്തു മുൾമുടിയിൽ ചൂടിയ ഭൂമിയിൽ പൊന്മുടി ചൂടിയേ മതിയാകൂ. അതിന് വ്യക്തമായ വേദവാക്യങ്ങൾ സകല പ്രവാചക പുസ്തകങ്ങളിലും സുവിശേഷ പഠനങ്ങളിലും ലേഖനത്തിലെ ഉപദേശങ്ങളിലും വെളിപ്പാടിലെ പ്രസ്താവനകളിലും വെളിപ്പെടുത്തലിലും വ്യക്തമാണ്. പരിപാടികൾ ഇനി പലതി ഭൂമിയിലുണ്ട്. അവസരമുണ്ടെങ്കിൽ അതിന്റെ ക്രമം വരുമ്പോൾ അത് ഞാൻ പറഞ്ഞോളാം. എന്നാൽ ഇന്ന് രാത്രിയുടെ വിഷയം ഞാൻ വിടുന്നില്ല. രണ്ടു വാക്ക് വായിച്ച വാക്യത്തിലെ രണ്ടു വാക്ക് എടുത്തു പിടിക്കുകയാണ്. ഒന്ന്, കോപത്തിന്റെ അന്ത്യകാൽ സംഭവിക്കാതിരിക്കുന്നത് എന്ത്? രണ്ട്, സഭ എടുത്തു കൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് എന്ത്? ഇത് രണ്ടും ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് ചെറിയ അറിവ് തരാം. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞുള്ള കാര്യമാണ് ഇന്നലെ സഭ എടുക്കുന്ന സഭയോട് ബന്ധപ്പെട്ട പരിപാടിയെ, അതുകൊണ്ട് ആവർത്തിക്കാനൊന്ന് വർത്തിയിൽ അത് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യം മനസ്സിലായി. ഇന്ന് അതിന്റെ ബാക്കി പരിപാടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഇത്രയും കാര്യം ഗ്രഹിക്കുക. എന്തുവായി ഇടക്കാല പരിപാടി? ഈ കാലഘട്ടം വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കാലഘട്ടത്തെ കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിൽ വർഷങ്ങൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കാലഘട്ടത്തിന്റെ അനുഭവങ്ങൾ വ്യക്തമാണോ? ഈ കാലഘട്ടത്തിന് ഭരണകർത്താവ് ഉണ്ടോ? ഈ കാലഘട്ടത്തിന്റെ അതേ പര്യവസാനം എങ്ങനെ കുറിക്കണം? ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് എടുക്കണം. ഈ സമുദ്രത്തിൽ നിന്ന് മുങ്ങിത്തപ്പി എടുത്ത് അടുക്കടുക്കിൽ വെക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. തമ്പുരാനേ, ആരംഭത്തിന് വ്യവസായം കണ്ട നിന്റെ ദിവ്യജ്ഞാനത്തിന് അന്തോ അറിയുമുള്ളതല്ലോ. ദൈവത്തിന് മഹത്വം കരയറ്റു അന്മികരായ ദൈവമക്കളെയായിത്തീരും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥിക്കണം. എനിക്ക് ഈ പാട്ടൊക്കെ അറിയാൻ വയ്യാഞ്ഞൊന്നും അല്ല. ഞാൻ ഈ പാട്ടും മറ്റൊരു ഉദാഹരണമൊക്കെ ഇടയ്ക്ക് വന്ന് നിങ്ങളെ ചിരിപ്പിക്കുന്ന പദ്ധതിയൊക്കെ കൊണ്ട് തന്നെ അത് അറിയാൻ വയ്യാഞ്ഞല്ല, അത് തെറ്റും പാപമാണെന്ന എന്റെ ചിന്ത. കാരണം ദൈവവചനത്തിൽ മാത്രമേ രസിക്കാം. പാട്ട് പാടി സന്തോഷിക്കുക നല്ലതാ, പക്ഷെ നേരം പോരാത്തതുകൊണ്ട് ആ പാട്ട് പാടാത്തത്. നല്ല സന്ദർഭിതമായ പാട്ട് പാടി ആത്മാവിൽ ആനന്ദിക്കും നല്ലത്, എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ചില പാട്ടൊക്കെ പാടുമ്പോൾ ചില കാര്യം കൂടെ പറയുവാനുള്ള സാവകാശം വീട്ടിൽ പോയിരുന്നാലും പാട്ട് പാടാം.
തന്നെ ഇരുന്നാൽ പാട്ട് പാടാമല്ലോ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആ ഓർഡർ അത് കൈവെള്ളത്തോട് വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ വേദവാക്യങ്ങളുടെ പ്രസക്തിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഈ കോപത്തിന്റെ അന്ത്യകാലം അഥവാ സഭ എടുക്കപ്പെട്ടതിനു ശേഷമുള്ള കാലം, ഈ കാലഘട്ടത്തിന് വേദവസ്തുവം കൊടുത്തിരിക്കുന്ന പ്രധാനമായ പേരുകൾ എന്താണ്? മഹാപീഡനകാലം അതിന്റെ ഒരു പേരാണ്, കോപത്തിന്റെ അന്ത്യകാലം അതിന്റെ ഒരു പേരാണ്, പിന്നെ അന്തിക്രിസ്തുവിന്റെ വാഴ്ചകാലം 70-ാം ആഴ്ചവട്ടം, 70-ാം ആഴ്ചവട്ടമല്ല 70-ാം ആഴ്ചവട്ടം എന്നിത്യാദി പ്രസ്താവനകളൊക്കെ ചെയ്യപ്പെട്ടിരിക്കുന്ന, തിരുവരത്തിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് സഭയുടെ ഉത്പ്രാപനത്തിനും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും ഇടയ്ക്കുള്ളതായ 7 കൊല്ലങ്ങളുടെ ആ കാലഘട്ടങ്ങളെ പൊതുസ്വഭാവത്തെ കാണിക്കുന്നത്. ഇനി ആ കാലഘട്ടത്തിന്റെ പൊതുസ്വഭാവത്തെ വെളിവാക്കുന്ന വേദവാക്യങ്ങൾ ക്രിസ്തുവിനെ പഠിപ്പിക്കൽ 1-ാം തെളിവ്, 2-ാമത് അപ്പോസ്തലന്മാരെ പഠിപ്പിക്കൽ 2-ാം തെളിവ്, 3-ാമത് പ്രവാചകന്മാരെ പഠിപ്പിക്കൽ 3-ാം തെളിവ്. തെളിവ് തന്നെ തന്നിട്ട് ആ വാക്യം ചുരുക്കിയേ തരകുള്ളൂ. എന്നാൽ തെളിവുകൾ തന്നെ നിരത്തി ഇങ്ങോട്ട് വെച്ചിരുന്ന ശേഷം അങ്ങനെ ആ സ്റ്റെപ്പിൽ കൂടെ കയറി ഇങ്ങോട്ട് പോകാം. ഒന്ന്, യേശുക്രിസ്തുവിനെ പഠിപ്പിക്കലും ഈ കാലഘട്ടത്തിന്റെ തെളിവും. ഇങ്ങനെ ഒരു കാലഘട്ടമുണ്ട്, ആ കാലഘട്ടം ഭയങ്കരമാണ് എന്ന വസ്തുതയുടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹൃദയത്തിൽ പ്രകാശം കൊണ്ട് സ്തോത്രം പറഞ്ഞു. എന്നാൽ പ്രസംഗം മൂപ്പിക്കാനൊന്നും സ്തോത്രം പറയണ്ട, ചിലർക്ക് അങ്ങനെ ഒരു പരിപാടിയൊക്കെ വേണ്ട, നല്ല പ്രാഗൽഭ്യമുള്ള ഒരു പറഞ്ഞോണം, അത് പറയുന്ന സന്തോഷമാണ്, നല്ലതാ. എന്നാലും സ്വന്തം പറഞ്ഞാൽ ഒക്കെയുള്ളത് നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങൾക്ക് നല്ല പ്രാഗൽഭ്യം കൊണ്ടേ പറഞ്ഞാൽ മതി. പ്രാഗൽഭ്യം കൊണ്ടേ പറയണം, പറയാതിരിക്കരുത്, അതിനിവിടെ തടസ്സമില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും കാര്യങ്ങളോട് നീങ്ങട്ടെ. ദൈവവചനത്തിലൂടെ പറയുന്ന വാക്യം 10:24-21, മർക്കോസ് 13:19, ലൂക്കോസ് 20:22-9, യോഹന്നാൻ. ഇപ്പൊ ഇത്രയൊന്നും ആരും വായിക്കത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ ഇനി ഒറ്റയ്ക്ക് പറയാം. ഈ 4 വാക്യങ്ങൾ യേശുക്രിസ്തു ഈ കാലഘട്ടത്തെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന പഠിപ്പിക്കലുടെ സമാഹാരമാണ്. 1-ാം വാക്യം 24-21, ഒരു പോലെ പ്രഭാഷണത്തിൽ യേശുക്രിസ്തു ആ കാലഘട്ടത്തെ കുരിശന്മാരെ പഠിപ്പിച്ചതാണ്. വായിച്ചോട്ടെ.
ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഒന്നുണ്ടാകും.
ലോകത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിയും മേല് സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം ആ കാലത്തുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ഈ സകലത്തിന്റെ ഉടയവരായ നമ്മുടെ കർത്താവാണ്. ആകെ ലോകത്തിന് ഒരു മഹാകഷ്ടകാലം വരുന്നതേ ഉള്ളൂ. ശരിയാകുന്നു. 1, നമ്പറിട്ട് എഴുതിക്കണം, കർത്താവിന്റെ പഠിപ്പിക്കലാണ് നമ്പറിട്ട് ആദ്യം അത് വെക്കാൻ പോകുന്നു. അങ്ങനെ കാലഘട്ടം ലോകം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാലഘട്ടത്തിന് ഭയങ്കര നിങ്ങൾക്ക് ഒറ്റവാക്കി പറഞ്ഞാൽ പിടിയിട്ട് ഇതൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? നോഹയുടെ കാലം മോശമായിരുന്നു, നോഹയുടെ കാലം ജലപ്രളയം കൊണ്ട് എല്ലാത്തേയും പൊക്കി. ആ കാലഘട്ടവും ഇതിനോടൊക്കത്തില്ല. അപ്പൊ നോഹയുടെ കാലത്തൊക്കെ ഭയങ്കരമാണ്. സോദോം ഗൊമോറയുടെ ന്യായവിധി മോശമാണോ? ആകാശവും തീയും കൽമഴ ഇറക്കി ഭൂമിയിൽ എത്തിച്ചതാണ്. അതിനേക്കാൾ വലിയതാണ് ഈ വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ചെറുതാണോ? അല്ല. ഭൂതലത്തിലെ ജാതികളെ ഏർപ്പെടുന്ന ന്യായവിധി ചെറുതാണോ? അല്ല. അതിനേക്കാൾ വലുതാണ് ഇനിയും വരുന്നത്. ഇതുവരെ വന്നതൊന്നും സാരമില്ല, ഇനി വരാൻ പോകുന്നത് ഭയങ്കരമാണ്. അപ്പോൾ കോപത്തിന്റെ അന്ത്യകാലം എന്ന സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞുള്ള ഈ കാലഘട്ടത്തിന്റെ സമവഗതികൾ അതിരൂക്ഷമാണ് എന്ന വസ്തുതയുടെ തെളിവ് 1-ാം യേശുവിന്റെ പഠിപ്പിക്കൽ. 2, മർക്കോസ് 19-ാം വാക്യം വായിച്ചാട്ട്. 13-19,
ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും.
ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം, ലോകാരംഭം എന്നതിന് മുമ്പ് ദൈവം നമ്പുരാൻ നടത്തിയ പരിപാടിയുടെ പിടിച്ചിരിക്കുക കർത്താവ്. അടുത്ത് കോവിഡ് ആരംഭമല്ല, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇതുവരെ സംഭവിക്കാത്തു ഇനിയുമേ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടകാലം അന്ന് ഉണ്ടാകും. പരമാധികാരിയാ പറഞ്ഞത്, പ്രവാചകനല്ല. പ്രവാചകന്മാർക്ക് ആത്മാവിനെ കൊടുത്ത കർത്താവ് പറഞ്ഞത്.
അധികാരമുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല, അതുണ്ടാകും, ഉറപ്പിച്ചു. അടുത്തത് ഇനി 21-22 വാക്യം, ലൂക്കോസ്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതില്ല, ആ നാളുകൾ പ്രതികാരകാലമാകുന്നു.
തിരുവഴുത്തിലെ പ്രവാചകന്മാർ മാത്രം കാലങ്ങളിൽ നൂറ്റാണ്ടുകളിൽ സഹസ്രങ്ങളിൽ എഴുതപ്പെട്ട പ്രവചനങ്ങൾ മുഴുവൻ സമ്പൂർണമായി നിവർത്തിപ്പോൾ ദൈവത്തിന് പാപത്തിന്മേലുള്ള പ്രതികാര കാലമാണ് ആ കാലഘട്ടം. അത് പ്രതികാര കാലമാണ്, പ്രസാദോഷമല്ല, തുല്യമില്ലാത്ത പ്രതികാര കാലം. 3-ാം തെളിവ്, 4:9-4, യോഹന്നാൻ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. വായിച്ചോ, ബാക്കി വേണോ നീ വായിച്ചോ. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു.
സഹോദരി സഹോദരന്മാരെ, നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നതിന്റെ പകലുള്ള സമയം ചെയ്യാവുന്ന കാര്യം ചെയ്തോണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു.
ഗവൺമെന്റുകൾക്കോ സംഘടനകൾക്കോ ബാങ്കുകൾക്കോ രാഷ്ട്രങ്ങൾക്കോ മേധാവികൾക്കോ അതെ ആയുധ ശക്തിക്കോ അതെ പരിഹാരം കാണാത്ത ഭയങ്കരമായ നേവിധി വരുന്നു. ആർക്കും പ്രവർത്തിക്കൂടാത്ത രാത്രി വരുന്നു.
ഹല്ലേലൂയ. ചെയ്യാം. 21-ലൊരു ചോദ്യമുണ്ട്, കയ്യിൽ നിന്ന് ഒരു ചോദ്യം കേൾക്കാൻ പറഞ്ഞ കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്താ, രാത്രി എന്താ എന്ന് ചോദിച്ചാൽ അന്നത്തെ നിലയനുസരിച്ച് മറുപടി പറയാം. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമോ, എന്തെങ്കിലും യാമത്തിന്റെ കണക്ക് പറഞ്ഞാൽ മതി. ഒന്നീ പാതിരാത്രി വെളിപ്പാൻ കാലം നന്ദിയാതമേ, അല്ലെ, അങ്ങനെ പറഞ്ഞാൽ മതി. എന്നാൽ
ആ ലോകത്ത് ഒരിടത്തും കിട്ടുന്ന മറുപടി അവിടെ കിട്ടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണോ ഭാവം? അവിടെ വരുമ്പോൾ എന്താ മറുപടി പറഞ്ഞിരിക്കുന്നത് അറിയാമോ? കാവൽക്കാരെ കാവൽക്കാരെ രാത്രി എന്തായി മറുപടി?
അതിന് കാവൽക്കാരൻ,
അതിന് കാവൽക്കാരൻ
പ്രഭാതവും രാത്രിയും
രാത്രിയും പറഞ്ഞു. പ്രഭാതം കഴിഞ്ഞ രാത്രിയല്ല, വെളിവുള്ളവർക്കറിയാം പകലാണ്. ആർക്കും പ്രവർത്തിക്കാത്ത രാത്രി ലോകത്തിന് ദൈവമത്തെ ഉയർപ്പിന് സുപ്രഭാതം. നമ്മുടെ ഉയർപ്പിന് സുപ്രഭാതം പൊട്ടിവിടരാറായി, കാഹളം കേൾക്കാറായി, ലോകക്കാരന്റെ കൊടിയ രാത്രി വരാറായി. രക്ഷിക്കപ്പെടാത്ത ഒരു ആത്മാവുണ്ടെങ്കിൽ നിന്റെ നില ദയനീയമാണ്. ആരെയാൽ ഇന്ന് രാത്രി കാലം അടിവരക്ഷകരെ യേശുവിനെ കർത്താവ് രക്ഷാവായി കൈക്കൊള്ളുക. വരുവാറുള്ള കോപത്തിന് വിടിയിപ്പ് യേശു മതിയാവില്ല ഇന്ന് ഇവിടെയുണ്ട്. അതിനായി തങ്ങളെ ഒരുക്കട്ടെ. അതിഭയങ്കരമായ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറുവാൻ പോവുകയാണ്. ഒന്നാമത്തെ പഠിപ്പിക്കലുകളിൽ ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങൾ കർത്താവിനെയാണ് പഠിപ്പിക്കലിനെയാണ് ആശ്രയിച്ചത്. രണ്ട്, അപ്പോസ്തലൻ എന്നാണ് പഠിപ്പിക്കലും പ്രസ്തുത വിഷയം തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയണം. പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതിൽ വാക്കി എടുത്ത് വായിച്ചാട്ട്.
ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും കാലഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും തീയും പുകയാവിയും തന്നെ.
അതെ, ആകാശത്തും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും അതെ ദാനശമനവുമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും എന്ന് പറഞ്ഞാൽ രക്തവും തീയും പുകയാവിയും തന്നെ ദൈവക്രോധത്തിന്റെ ആയുധസംഹാരത്തിന്റെ ന്യായവിധികളാണ്. കോപത്തിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ ലോകശാന്തിയല്ല, അവിടെ പൂർവ്വശാന്തിയല്ല, അതേ ജാതികളിന്മേൽ ലോകത്തിന്മേൽ വരുവാനുള്ള ന്യായവിധിയാണ്. അപ്പോസ്തോലിയ പഠിപ്പിക്കലും വ്യക്തം, അത് ശക്തമായി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി പ്രവാചകന്മാരുടെ പഠിപ്പിക്കലുകളിൽ ഈ വിഷയത്തിന് പ്രസക്തി എന്താണെന്ന് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളോട് നോക്കിയിട്ട് വേഗം വേഗം മുന്നോട്ട് നീക്കുക. അതെ, മലാഖി പ്രവചനം നാലാം അധ്യായം ഒന്നാം വാക്യം അഞ്ചാം വാക്യം പെട്ടെന്ന് വാക്യങ്ങൾ നല്ല ഹോസ്റ്റലങ്ങ് വായിച്ചു. അതുപോലെ
ചൂടുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സർവദുഷ്പ്രവർത്തിക്കാനും കാരണിയാകും.
ഒരു ദിവസം വരുന്നു, ഒരു ദിവസം വരുന്നു. കല്യാണ ദിവസം പോലല്ല, വിരുന്ന് ദിവസം പോലല്ല, ഉല്ലാസ ദിവസം പോലല്ല, പിന്നെ ഏത് ദിവസം വരുന്നു? ചൂടോടെ കത്തുന്ന ഒരു ദിവസം വരുന്നു, സകല അഹങ്കാരികളും സർവപ്രവർത്തിക്കാനും കാരണിയാകും. വേലും കൊമ്പും ശേഷിപ്പിക്കാതെ ദൈവത്തിന്റെ ക്രോധാഗ്നി കത്തിക്കുന്ന ഭയങ്കരമായ ഏഴിയാണ് ദിവസം. ഉണ്ടാകും, ഇതുവരെ വന്നിട്ടില്ല. ഇനി എന്താ ബാക്കി എടുത്ത്
വായിച്ചാട്ടെ.
നൂറ് വാക്കത്തി കുറയാതെ തെളിവില്ല, അതിലേ നിലയില്ല. ഇനി ദിവസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രവാചക പുസ്തകങ്ങൾ ഓരോന്നും നിരത്തി പിടിക്കാം. ഇനി ഞാൻ വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിൽ ദിവസങ്ങൾ ധാരാളം വരും. പ്രവാചകന്മാർ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, കർത്താവ് പഠിപ്പിച്ചു. വരുവാനുള്ള ദിവസം ഭയങ്കര ദിവസം, കോപത്തിന്റെ അന്ത്യകാലം, ആർക്ക് സഹിക്കാൻ വയ്യാത്ത രാത്രികാലം. ഇനി അടുത്തത്, ഈ കോപത്തിന്റെ അന്ത്യകാലത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു കാലഘട്ടം ഉണ്ടെന്ന് മാത്രമായി ഇപ്പൊ വെളിപ്പെടുത്തിയത്. ഇനിയും ഈ കാലഘട്ടത്തിന്റെ സംഭവഗതികൾ എങ്ങനെ എങ്ങോട്ട്, അത് ഏതെല്ലാം മേഖലയെ ബാധിക്കാൻ പോവുകയാണ്, നമുക്ക് വേറെ വാക്കുകൾ എടുക്കാം. അതിനെ അടിസ്ഥാനമിട്ട് ആ വിഷയം വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. എടുത്ത് വായിച്ചാട്ട്, യെശയ്യാവിന്റെ പ്രവചനം പതിമൂന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളായിട്ട് വരട്ടെ. കോപത്തിന്റെ അന്ത്യകാലത്ത് എന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡിയായിട്ട് എന്ന് പറഞ്ഞാൽ ചുവട് വെച്ച് പഠിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനമായി ആ വാക്യം വായിച്ചു നമുക്ക് തുടങ്ങാം. വായിച്ചാട്ട്,
ദേശത്തൊക്കെ നശിപ്പിപ്പാൻ,
ദേശത്തെ നന്നാക്കുവാനല്ല, പഞ്ചവത്സര പദ്ധതിക്കോ ദശവത്സര പദ്ധതിക്കോ അല്ല, ദേശങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ
ദൂരദേശത്തുനിന്നും
ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അറിവിൽ നിന്ന്
യഹോവയുടെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു.
തമ്പുരാന്റെ എല്ലാ ചരക്കുണ്ടോ? അബദ്ധം പറ്റില്ല, എല്ലാവരുടെയും ബഹുമതി ഉണ്ടോ നോക്കിച്ചേ ബാബു. യഹോവയുടെ കൃപാസനവും വരുന്നല്ല, യഹോവയെ അവന്റെ സൗഖ്യദായക ശക്തിയും വരുന്നതല്ല, യഹോവയും അവന്റെ ദയം വരുന്നതല്ല, യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും ആകാശത്തിന്റെ അറുതികൾക്ക് അപ്പുറത്തുനിന്ന് വരുന്നു. ശക്തിയുള്ള വാക്കാണ്, അതെല്ലാം ചെയ്ത് മനസ്സിൽ പിടിച്ചോണം. ഞാനത് തെളിവ് തരാൻ പോവുകയാണ്. ഇത് താഴ്ത്ത് വായിച്ചാട്ടവരെ അല്പം വാക്യം വായിച്ചതിന് ശേഷം ഈ അഞ്ചാം വാക്യം എടുത്ത് വിശദീകരിച്ചേച്ച് മാത്രമേ ആണോ പകുതി കടക്കത്തുള്ളൂ. എന്നാൽ ജനറൽ ആയിട്ടൊന്ന് പറയാനായിട്ട് വാക്യം
വായിച്ചതായിട്ട്
ദിവസം സമീപിച്ചിരിക്കുന്നുണ്ട്.
മുറയിടുവിൻ അത് സർവശക്തങ്കിൽ നിന്ന്
സർവനാശം പോലെ വരുന്നു.
അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും,
ഒമ്പതാം വാക്യം വായിച്ചാൽ നേരം ലാഭിക്കാനാണ്. ഒമ്പത് മുതല്
ദേശത്തെ ശൂന്യമാക്കുവാനും,
ആവികളെ
അതിൽ നിന്ന്
അതിൽ വെച്ച് ഉറപ്പിക്കാനല്ല, അറുതി വരുത്തി മുടിച്ചും
ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും
ക്രൂരമായിട്ടും
ക്രോധത്തോടും
അതികോപത്തോടും കൂടെ വരുന്നു. വന്നിട്ടില്ല, എല്ലാ ഭാവികാല ക്രിയയില്ല, വരുന്നു. ശരി, വരുന്നു. അടുത്ത വായിച്ചു വായിച്ചോട്ടെ.
ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം.
ഏതെല്ലാം മേഖലയെ ബാധിക്കും?
അത് ആദ്യം ഒന്ന് പറഞ്ഞു വിട്ട് ചോര മേഖല എടുക്കാൻ.
സൂര്യൻ ഉദയത്തിൽ
നിർത്തിവെക്കാതെ ഏതെല്ലാം മേഖലയെ ബാധിക്കുന്നുള്ളത് ഒന്നുകൂടെ വായിച്ചേ പറ്റുള്ളൂ. മനുഷ്യനെ മാത്രമല്ല, ഭൂമിയെ മാത്രമല്ല, ദേശങ്ങളെ മാത്രമല്ല, ജ്യോതിർഗോളങ്ങളെ പിടിച്ചു കുലുക്കുന്ന ന്യായവിധിയാണത്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ പിന്നെ സമയമുണ്ട് തെളിയിച്ചോളാം, ആകാശത്തിലെ ശക്തി ഇളകും, സൂര്യനും നക്ഷത്രവും അതുപോലെ ജ്യോതിർഗോളങ്ങൾ ഓരോന്ന് കിടുകിട മറയ്ക്കും, നിലം പതിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമല്ലോ, നേരമുണ്ട് തെളിയിച്ചാൽ വിചാരിച്ചിരുന്നു. എന്നാലും ചുവട് പിടിച്ചെടുക്കാം, അന്ന് ആകാശത്തിലെ സർവനക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും അതെ കിടുകിട മറയ്ക്കുന്ന ഒരു ദിവസമാണ്. വായിച്ചോട്ട് ബാക്കിയുള്ള പോലെ
ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രത്തിലെ രാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിങ്കിൽ തന്നെ
ബിംബം ഉദയത്തിങ്കൽ ഇരുണ്ടു പോകും എന്ന് പറയുന്ന വളരെ ദിവസം ഉണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്, വെളിപ്പാടിലുമുണ്ട്. ആ ദിവസമാണ് ഈ വരിവാൻ ദിവസം. അടുത്തതായി
ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല,
സൂര്യന് പ്രകാശിച്ചില്ലെങ്കിൽ ചന്ദ്രൻ പ്രകാശിക്കത്തില്ല എന്നുള്ള സയൻസ് നമ്മളൊക്കെ ഇപ്പോഴാണ് പഠിച്ചത്. പക്ഷേ ലോകത്തിലെ ജ്ഞാനികൾക്ക് അജ്ഞാതമാണെങ്കിലും കർത്താവിന്റെ മേൽ ഒന്നും തെറ്റില്ല. എഴുതിയ സകല വാക്യങ്ങളും പിന്നാലെ വായിച്ചു തരാം. സൂര്യന്റെ വെളിച്ചം നിലച്ചാൽ ചന്ദ്രൻ പ്രകാശിക്കത്തില്ലെന്ന് നിരവധി വേദഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അനവധി പ്രവാചകന്മാര്. ഈ ശാസ്ത്രമൊക്കെ അവിടുന്ന് വന്നതാണ്, ഇവിടുന്ന് പോയതല്ല.
സൂര്യൻ പ്രകാശം നിലച്ചാൽ ചന്ദ്രൻ ഇരുളെന്നാണ് സകല വാക്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്.
ഈ വാക്യങ്ങളില് അതിന്റെ ദൈവശക്തി, ആ വചനത്തിന്റെ അനുഭവ ശക്തി ദൈവത്തെ സ്തുതിക്കാം.
ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും,
നിങ്ങൾക്കറിയാൻ പോയി ന്യായവിധിയുടെ കാരണം എന്താണ്? ജനസംഖ്യ പെരുകിപ്പോയത് കൊണ്ടല്ല, അറിവുള്ളവരില്ലാത്തത് കൊണ്ടല്ല, എന്നാൽ ഭൂതലത്തെ ദോഷം നിമിത്തവും വായിച്ചു
നിമിത്തവും സന്ദർശിക്കും.
സമുദായക്കാരനും ജാതികളൊന്നും പെന്തക്കോസുകാരൊന്നും ഇല്ല, ദുഷ്ടന്മാർ ഈ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അവനൊക്കെ മുതല ഒറ്റ കുഞ്ഞുങ്ങൾ. എന്നാൽ ആരണ്ട് ഒരാൾ പറഞ്ഞു ചേർന്നേ, ഒരാമയും പറഞ്ഞില്ലേ ശരിയാണ്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഈ വാക്യം തെറ്റു. വളരെ ഓർത്തോണം, ദുഷ്ടത വിട്ട്, അശുദ്ധി വിട്ട്, പാപം വിട്ട്, അവിഹിതമായ വിഷയങ്ങൾ വിട്ട്, നീ വിശുദ്ധി ജീവിച്ചില്ലെങ്കിൽ പെന്തക്കോസുകാരെന്ന് പറഞ്ഞ കഥയൊന്നുമില്ല. ന്യായവിധി കടുത്ത പിടുത്തം പിടിച്ചു കളയും. ദയയില്ലാത്ത പിടുത്തത്തിലേക്ക് വരുന്നതിന് മുന്നേ ദയുള്ള കർത്താവ് തിരിഞ്ഞുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
പ്രസ്ഥാനത്തിന്റെ മറയിൽ നിന്ന് ദൈവകോപഹേതുവായ അശുദ്ധിയുടെ പ്രവർത്തികൾ നീ ചെയ്താൽ ദൈവകോപഹേതുവായ ന്യായവിധിയുടെ കരം അവരെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിക്കപ്പുറയുണ്ടാകത്തില്ല.
ദൈവത്തെ ഭയപ്പെടണം, സമൂഹത്തെ അല്ല ഭയപ്പെടുന്നത്, ദൈവത്തെ ഭയപ്പെടേണ്ടത്.
ക്രൈസ്തവ വ്യക്തികളല്ല ഭയപ്പെടുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നത്. വ്യക്തിമായ നിലക്ക് കളിയായി കയറുമ്പോൾ ദൈവമായ നിലക്ക് രക്ഷയായി മാറും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും,
അഹങ്കാരികളുടെ ഗർവത്തെ ഇല്ലാതാക്കും. ഈ അഹങ്കാരം എന്ത് വാർക്കേ ഉള്ളതാ, പതാമസേനെ ഉള്ളു അഹങ്കാരം. അതിനേക്കാൾ അഹങ്കാരമുള്ള എത്ര വെന്തക്കോസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്തില്ല സൂക്ഷണം.
എന്റെ കമ്പുരാനി
ചിലതിനെയൊക്കെ ചെറുതച്ചൊക്കെ കണ്ടു കഴിഞ്ഞ്
ഏത് ഗോളത്തിൽ നിറങ്ങി അതിപ്പോ പോട്ടെ, ഇപ്പൊ അത് പറയാനുള്ളതൊന്നും അല്ലെങ്കിൽ പറയാൻ അവസരം കിട്ടിയാൽ പറയാൻ മടിക്കത്തുമില്ലല്ലോ. ഇന്നിപ്പോ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എങ്കിൽ ഇടയ്ക്ക് ഒരു വാക്ക് പറയാം. അഹങ്കാരം എന്നുള്ളത് ധനസമൃദ്ധിയും ആരോഗ്യവും പ്രതാപവും ചോരത്തളപ്പും തിന്നാനും കുടിക്കാനും വകയുള്ളപ്പോൾ തന്നെ ഇതിൽ നിന്ന് മുളയ്ക്കുന്ന ഒരു സാധനമാണ് അഹങ്കാരം. അഹങ്കാരം പട്ടിക്കിടയ്ക്കും ഉണ്ടാകും, അത് നിർത്തിവെച്ചില്ലെങ്കിൽ പരുവക്കേടാണ്. വേസ്തലോ ദൈവം തമ്പുരാന്റെ കര ചലിക്കാൻ തുടങ്ങിയാൽ മനുഷ്യന്റെ കരങ്ങൾ നിർജ്ജീവമാകും വിചാരിച്ചോണം. ആകയാൽ ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക, സകല വെട്ടത്തും വേണ്ടുന്നതാണ്.
ദൈവത്തോട് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ആരാധന ഉണ്ടാകാതിരിപ്പോൾ അവർ ശ്രദ്ധിച്ചോളൂ. സകല അഹങ്കാരത്തിനും അതിന്മേൽ ദൈവത്തിൽ ന്യായവിധി വരുന്നു, അത് ഇല്ലാതാക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആരുടെ ആയാലും അത് ജാതീയ വികാര വിഭാഗങ്ങളൊന്നുമില്ല, ആരുടെ ആയാലും അത് ദൈവകോപ ഹേതുവാണ്. അത് മനസ്സിലാക്കിയാൽ മതി.
നല്ല കാറ് കിട്ടുമ്പോ അഹങ്കാരമുണ്ടോ? നല്ല വീട് കിട്ടുമ്പോ അഹങ്കാരമുണ്ടോ? സഹോദരമുള്ള പിള്ളേരെ, വിദ്യാഭ്യാസമുള്ള പിള്ളേരെ കാണുമ്പോൾ അഹങ്കാരമുണ്ടോ? നല്ല ബന്ധത ഉണ്ടാകുമ്പോൾ അഹങ്കാരമുണ്ടോ? നിന്നേക്കാ താണവനെ കാണുമ്പോൾ അഹങ്കാരമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ സോക്കേടിന്റെ പേര് എഴുതി വെച്ചേക്കുന്നു, അതിന്റെ പരിഹാരം എഴുതി വെച്ചേക്കുന്നു. അത് ഇവിടെ ആർക്കും കാണുകയില്ല, ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ, വേറെ എത്രയോ വഴികിടപ്പുണ്ടായിരുന്നു, ആർക്കുമില്ല. അല്ല ഇടയ്ക്കെങ്ങാണോ അവൻ കയറി വന്നെങ്കിൽ ഇറക്കി വിട്ടേക്കണം. ഓട്ടം പൈസലോ? ആ അപ്പൊ അത് ഇവിടത്തില്ലേ, എനിക്കൊന്നുമില്ല, വിട്ടേക്കണം. ആ നല്ലത്. ആ ബാക്കിയൊക്കെ സെറ്റ് വായിച്ചല്ലോ, ശരി മതി. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയും സംഭവങ്ങളാണ് അത് വിശകലനം ചെയ്തിരിക്കുന്നത്. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രഗോളങ്ങൾ, മനുഷ്യൻ, അത് ജന്തുജാലങ്ങൾ മൊത്തത്തിന്മേൽ ന്യായവിധിയുണ്ട്. അത് ഇത്രയും വാക്യം വ്യക്തമാണ്. ഇനി ഞാൻ അഞ്ചാം വാക്യത്തിലേക്ക് വരാൻ പോയി. ഒരു വാക്യം അത് ഞാൻ തെളിയിച്ച ശേഷം അടുത്ത വാക്യത്തിൽ കയറത്തുള്ളൂ. നേരം പോയാലും പോയില്ലെങ്കിലും അത് മഹാമണ്ഡലം പോലെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഞാൻ നടക്കത്തില്ല. അഞ്ചാം വാക്യം എടുത്തോളൂ വൈര്, ഞാൻ ആ വാക്യം തെളിയിച്ചു തരാം.
ദേശത്തെ നശിപ്പിപ്പാൻ ദൂരദേശത്തുനിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു.
ആ ഇതാ, ആ യഹോവയുടെ കോപത്തിന്റെ ആയുധങ്ങളും ആകാശത്തിന്റെ അറികളെ അപ്പുറത്തുനിന്ന് വരുന്നു. ഈ ദൈവത്തിന്റെ കോപായുധങ്ങൾ എവിടെ നിന്നാ? മനുഷ്യന് ആയുധമുണ്ട്, ആയുധപ്പെരയുണ്ട്. ഇതറിയാൻ വയ്യാതെ കുഞ്ഞുങ്ങൾ ഒരു രാജ്യത്തിൽ, എന്നാൽ ഇപ്പൊ ഒരു രാജ്യത്തിൽ. എന്നാൽ
ഈ മനുഷ്യന്റെ ആയുധവും ആയുധപ്പേരെ നമുക്കറിയാം. ആയുധങ്ങളുടെ പേരറിയാം. അമേരിക്കയ്ക്ക് എന്തെല്ലാം ആയുധം ഉണ്ടെന്ന് പരസ്യവണിയിൽ എല്ലാവർക്കും അറിയത്തക്ക നിലയിൽ അവരെ ഒക്കെ അപ്പോഴേ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇണ്ടേക്കുള്ളതോ അപ്പോഴേക്കുള്ളതോ ആയുധങ്ങളും ആയുധപ്പേരോടൊക്കെ നമുക്കറിയാം. അങ്ങോട്ട് ഞാനിപ്പോ കടക്കണ്ട, ആവശ്യമില്ല.
എന്നാ നമുക്ക് ചിലർക്ക് അറിവില്ലാത്തൊരു കാര്യമാണ്, ദൈവത്തിന് ആയുധപ്പരയുണ്ടോ? ദൈവത്തിന് സ്നേഹപ്പരയുള്ളതെന്ന് ഞാൻ ചോദിക്കുന്ന ജനത്ത് അല്ല, ദൈവ സ്നേഹം തന്നെയാണ് ഒരു വശത്ത്. മറുവശത്തെ വാക്യം എന്ന് പറഞ്ഞേ
ആരുമുണ്ടെന്നില്ലല്ലേ. ഞാൻ പറയാ, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് അതിന്റെ മറുവശം. ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിച്ചെങ്കിലേ കാര്യം നന്നാകത്തും. ദൈവ സ്നേഹം തന്നെയാണ്, അവൻ നമ്മുടെ പിതാവാണ്. എന്നാൽ അവനോട് സ്നേഹവും അവനോട് ഭയവും ഭക്തിയും കാണിച്ചില്ലെങ്കിൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതിന് മറുവശം പഠിച്ചോണം. അപ്പോൾ അവർ സിസ്റ്റമാറ്റിക്കലായി ദൈവപ്രകാരമായിരുന്നാൽ അതിന്റെ അനുഗ്രഹം അല്ലാതെ പോയാൽ അതിന്റെ ന്യായവിധി. ഇത് രണ്ടും ആവശ്യമുള്ളത്. അപ്പോൾ യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങൾ. അപ്പൊ ആകാശനറികൾക്ക് അപ്പുറത്ത് ആയുധമുണ്ട്. ആയുധം വാരിക്കൂട്ടി മൈതാനത്തിട്ടേക്കാണോ, അതോ ആകാശ വിദാരി കിടക്കുകയാണോ ആയുധങ്ങൾ, അതോ മനുഷ്യന് ആയുധപ്പെരയുള്ളത് പോലെ ആയുധങ്ങൾക്ക് ആയുധപ്പെരുള്ളത് പോലെ ദൈവത്തിന് ആയുധപ്പെരയുണ്ടോ? എവിടെ സ്റ്റോക്ക് എടുത്തു വായിച്ചാട്ടെ. ഇരമ്യാവിന്റെ പുസ്തകം 50 അതെ 25 വാക്യം. ഇരമ്യ 50 25 വാക്യം എടുത്തു വായിച്ചേ.
എന്താ
യഹോവയുടെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു.
യഹോവയായ ദൈവം സിയോണിനെ വിട്ടല്ലോ ഉറപ്പിച്ചത്, ഗബ്രിയേലല്ല.
യഹോവ തന്റെ ആയുധശാല തുറന്ന് അവന്റെ കോപത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു.
കൂട്ടം കിട്ടും. സുരക്ഷിതമുള്ള ആയുധപ്പരയിൽ ദൈവത്തിന്റെ കോപായുധങ്ങൾ സജീവമായി ഇരിക്കുന്നു എന്നല്ലേ ഈ വാക്യത്തിൽ അർത്ഥം?
എങ്കിൽ ദൈവത്തിന്റെ കോപായുധങ്ങൾ സജീവമായിട്ടിരിക്കുന്ന ആയുധങ്ങളുടെ നമ്പേഴ്സ് ഇനി നോക്കിക്കോ. പേരുകളും പട്ടിക തരാൻ പോവുകയാണ്. ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പദ്ധതിയല്ല, ഉള്ളത് എന്താണെന്ന് അറിയിക്കുന്ന പദ്ധതിയാണ്. നമുക്ക് അതിലേക്ക് എന്തിരിക്കാം? ദൈവത്തിന്റെ ആയുധപ്പരയിൽ എന്നാണ് സ്റ്റോക്ക് തുടങ്ങിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എത്രായിരം കൊല്ലം മുമ്പ് സ്റ്റോക്ക് ഉണ്ടോ തെളിവുണ്ടെന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. 4000 കൊല്ലത്തിന് മുമ്പ് ദൈവത്തിന്റെ ആയുധപ്പരയിലെ സ്റ്റോക്ക് എന്താണെന്നുള്ളതാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. യോബിന്റെ പുസ്തകം 38:22 വാക്യം. പിന്നെ വാക്യം എടുത്തു വെച്ചോണം. എഗസ്കേൽ 38:22-23 വാക്യങ്ങൾ. ദൈവത്തിന്റെ ആയുധപ്പരയിലെ ആയുധങ്ങളുടെ പേരുവരെ പട്ടിക ചെറുതായിട്ടൊന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. അത് എല്ലാം പറയാറുണ്ട്, ഈ രാത്രി നേരമില്ല. രാത്രികളുടെ വിഷയങ്ങൾ ചില മിനിറ്റുകൾ കൊണ്ട് ചില വാക്കുകൾ മാത്രമേ ഇപ്പോൾ പറയാം. അത്യാവശ്യം വായിച്ചാട്ടെ.
നീഹമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? 4000 കൊല്ലത്തിന് മുമ്പ് യോവിന്റെ വേലവിളി ദൈവം ചോദിക്കുകയാണ്, യോവേ നിഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ?
അടുത്തത്
കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാനവയെ കഷ്ടകാലത്തെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള കാലത്തേക്ക് ശേഖരിച്ച് വെക്കുമെന്നല്ല, ശേഖരിച്ച് വെച്ചിരിക്കുന്നു.
ആണോ
ഭൂതകാല ക്രിയയിലാണോ ഭാവികാല ക്രിയയിലാണോ വാക്ക്?
ഉപയോഗിക്കുന്നതല്ല ഭാവികാല ക്രിയയിൽ, ശേഖരിച്ചു വെച്ചതല്ല ഭൂതകാല ക്രിയയിൽ. എത്ര വിശേഷപ്പെട്ട വിധിയാണ്.
ഞാൻ അവയെ വരുവാനുള്ള മഹോദരമായ ഘട്ടകാലത്തേക്ക് പോരും പടയുള്ള ഘട്ടകാലത്തേക്ക് എന്റെ ആയുധപ്പറയിൽ ഈ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു.
ഓ 4000 കൊല്ലം മുമ്പുള്ള പ്രസ്താവന ശേഖരിച്ച് വെച്ചിരിക്കുന്നു. വല്ലഭന്റെ ആയുധപ്പര സജീവമാണ് പണ്ട് പണ്ടേ.
മനുഷ്യനിത് കേൾക്കുന്നതിന് മുമ്പേ തമ്പുരാന്റെ ആയുധപ്പര സജീവമാണ്. ഇനി 2500 കൊല്ലത്തിന് മുമ്പ്, ഏകദേശം 2600 കൊല്ലത്തിന് മുമ്പ് എഗസ്കേൽ പ്രവാചകൻ BC 595 ബാബിലോണിൽ വെച്ച് ദർശിച്ചതായ ദർശനത്തിന്റെ ഒരു ഭാഗമായ എഗസ്കേൽ 38 22-23 വാക്യങ്ങളിൽ 6 വിധ കോപായുധങ്ങൾ ലിസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. അത് അന്ത്യകാല ഉപയോഗത്തിൽ ഉപയോഗിക്കാൻ വെച്ചേക്കുന്നതാ. എടുത്തു,
ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും.
വർഷിപ്പിച്ചു വർഷിപ്പിക്കും. അന്ത്യകാലത്തേക്കാണ് 16 വാക്യത്തിൽ വ്യക്തമുണ്ട്. വായിക്കണ്ട. ഇപ്പോൾ 6 വിധ കോപായുധങ്ങൾ, തീയ, ഗന്ധകം, മഹാമാരി, വളർച്ചവ്യാധി, കൽമഴ എന്നിവയുടെ 6 വിധ പേര് പറഞ്ഞേച്ച് ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടത്തിന്റെ മേലും എന്റെ ആയുധപ്പരെ ആയുധമെടുത്തവനെ ശരിക്കും ഞാൻ ദൈവമാണെന്ന് അറിയിക്കുമെന്ന് ദൈവം ദൈവത്തെ കൊണ്ടാണ് ഈ അനവധി പ്രാവശ്യം ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരൊറ്റ വാക്യത്തിൽ 6 ആയുധങ്ങളെ പട്ടിക കിട്ടിയല്ലോ, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി, അത് അവിടെ നിൽക്കട്ടെ. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. യെശയ്യാവിന്റെ 29 ആറാം വാക്യം വായിച്ചാട്ട്. ഒരു വാക്യത്തിൽ ഇനി അതിക്കുള്ള പട്ടിക കാണാൻ പോവുകയാണ്. എടുത്ത് വായിച്ച വേഗത്തില്,
ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും, ഇടിമുഴക്കം, ഭൂകമ്പം, മഹാനാദം, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ സന്ദർശിക്കപ്പെടും.
മതി, സാധനമുണ്ടോ? പൈസലോ? എത്ര നമ്പർ അവിടെ ഇട്ടേക്കുന്നതെന്ന് നിങ്ങൾക്ക് പിടിയുണ്ടല്ലോ. സംഭവം വല്ലതും ഉണ്ടോ? യെശയ്യാ 66:15 എടുത്ത് വായിച്ചാട്ട്.
തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജനത്തോളം അപഹരിക്കും.
ഇനി മുപ്പതിന് മുപ്പത് രൂപ വായിച്ചു, മുപ്പതിന് മുപ്പത് കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞുവിട്ടേക്കാം. മുപ്പതിന് മുപ്പത് അതുകൊണ്ട് ഞാൻ ആയുധത്തിന്റെ വിഷയം നിർത്താൻ പോവുകയാണ്.
യഹോവാഹിന്റെ മഹത്വമുള്ള മേഘനാഥം കേൾപ്പിക്കുകയും
കേൾപ്പിക്കുകയും
ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന
അഗ്നിജ്വാലയോടും
കൊടുങ്കാറ്റ്
കൊടുങ്കാറ്റ്
മഴക്കോൾ
മഴക്കോൾ
കന്മഴ
കന്മഴ
എന്നിവയോടും കൂടെ
എന്നീ മാരകമായ ആയുധങ്ങളോട് കൂടെ
തന്റെ ഭുജത്തിന്റെ
തന്റെ ഭുജത്തിന്റെ
അവതരണം
കാണിക്കും. കാണിച്ചിട്ടില്ല, കാണിക്കും. അവികാരക്രിയയിലാണ്.
ഏതെങ്കിലും വാക്യത്തിന് വ്യത്യാസമുണ്ടോ? ഉണ്ടേ പറ.
അറുപത്താറിന് പതിനഞ്ച് ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇനി അറുപത്താറിന് പതിനഞ്ച്, ഇപ്പോൾ ഇത് പട്ടിക എത്ര ഉണ്ടെന്ന് ഇവിടെ തന്നെ നോക്കിക്കൊണ്ടാ മതി. സമ്മതി സാധനം കുറെ ഉണ്ടേ. അടുത്ത അറുപത്താറ്
പതിനഞ്ചെന്ന്
പറയുന്നത്
നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും.
ഇനി അടുത്ത വാക്കുകൾ വായിച്ച അഗ്നി പ്രത്യക്ഷമാകും.
അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജനത്തോടും വ്യവഹരിക്കും.
കുറച്ചു പേരോടല്ല, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാതെ കൈവിടപ്പെടുന്ന ഏത് വ്യക്തി ഇവിടെ ഉണ്ടോ, യഹോവ അഗ്നി കൊണ്ടും വാളുകൊണ്ടും സകല ജനത്തോടും വ്യവഹരിക്കും, വെല്ലുവിളിക്കും, കൈകാര്യം ചെയ്യും.
സർവ മനുഷ്യനും വരുവാൻ പോകുന്ന വിനാശമായി.
അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ദൈവത്തിന് കോപായുധമുണ്ട്, ആകാശനദികളുടെ അപ്പുറത്ത് സ്റ്റോക്കാണ്. ആയുധപ്പെരയുണ്ട്, ആയുധപ്പെര തുറക്കും സമയത്ത് ആയുധങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. അതിനനുസരിച്ച് സാധനങ്ങളുടെ പേരുവരെ പട്ടിക വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട, അതെ രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിലെ ഒന്നെടുത്ത് പൂതലത്തിന്റെ ഇടപാട് തീർക്കുവാൻ കഴിവുള്ളവനാണ്. കരക്കിഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇവന്റെ ആയുധങ്ങളും
ഇതാകെ അമേരിക്കയുടെ ആറ്റം ബോംബോ, ഏഷ്യയുടെ കോമട്ടം ബോംബോ, മറ്റോ ന്യൂട്രോൺ ബോംബോ ഒതുക്കത്തില്ല. അതിനെ കെടുത്തുവാൻ കഴിവുള്ള സർവായുധ മേളിലാണ് സ്റ്റോക്ക്.
മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത ആയുധപ്പെട ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്ന് തുറന്ന മനസാക്ഷിയോടെ ദൈവത്തിന്റെ വരത് വ്യക്തമായി. ഇനി ഒരു വാക്കോട് വിശകലനം ചെയ്ത് തരാൻ പോവുകയാണ്. ഇപ്പൊ വായിച്ച അറുപത്താറ് പതിനഞ്ച്, യഹോവ ആ ഒരു വാചകം ഒന്ന് എടുത്താണ് അതിന് വിശകലനം തന്നെ പറ്റുന്നത്. ആരാണ് അഗ്നി പ്രത്യക്ഷപ്പെടുന്ന യഹോവ എന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പോവുകയാണ്. വായിച്ചാട്ട് അറുപത്താറ് പതിനഞ്ചിൽ ഒരു വാചകം ഒന്ന്,
യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും.
അഗ്നിയിൽ പ്രത്യക്ഷമാകുന്ന യഹോവ ആരാണ്? തന്റെ കോപം നടത്തുവാൻ, തന്റെ ന്യായം നടത്തുവാൻ, തന്റെ ആയുധം എടുത്ത് പെരുമാറുവാൻ അഗ്നിയിൽ പെരുമാറുന്ന യഹോവ, അഗ്നി വെളിപ്പെടുന്ന യഹോവയാരാണ്? തെളിവ് ഈ രണ്ടു ദിവസം പുതിയ നിമിഷം തെളിവ് തരണമല്ലേ. ഈ രണ്ടു ദിവസം ഒരു ഒന്നാം അധ്യായം ആറ് വേഴ് വാക്യം വായിച്ചാട്ട് ഈ യഹോവ ആരാണെന്ന് നമുക്ക് തെളിവ് നോക്കാം. ദിവസത്തിന്റെ ആറ് വേഴ് വാക്യം വായിച്ചാട്ട് യഹോവയുടെ പേരെന്താണെന്ന് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന വാക്യവും പ്രവൃത്തികളും വെളിപ്പെടുത്തി നോക്കണം, പഠിച്ചു നോക്കണം. ദൂതന്മാരുമായി
സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി.
സ്വർഗത്തിൽ നിന്ന് മേഘത്തിൽ പ്രത്യക്ഷമാകുമെന്നല്ല, ശരിക്കും മനസ്സിലാക്ക്. ദൈവമക്കളെ ചേർക്കുവാൻ വരുന്ന വരവല്ലിത്, ന്യായവിധി നടത്താൻ വരുന്ന വരവാണ്. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമാകും.
പഴയ നിയമത്തിൽ യഹോവ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞത്
പുതിയ നിയമത്തില് അതെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ന്യായമെടുത്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമാകും. എന്തിന്? അർത്ഥമാക്കിയ
ദൈവത്തെ അറിയാത്തവർക്കും
ദൈവത്തെ അറിയാതെ നടക്കുന്നതിന്
സുഖമാണ്. ദൈവത്തിനെ കേൾക്കാൻ പോകുന്നത് ഏതൊക്കെ പ്രയാസമാണ്. കാരണം കേട്ടാ ഇതൊക്കെ കേൾക്കണമല്ലോ. ഇതൊക്കെ കേൾക്കാതിരിക്കുന്ന ആ സുഖം ഗുണപ്പെടാത്തവനെ ഇപ്പൊ കേൾക്കാതിരിക്കാൻ നിനക്ക് ആ സാധനം വരുമ്പോൾ മാറി നിൽക്കാൻ പറ്റൂ. റൈസലോ റൈസലോ, ദൈവത്തെ അറിയാത്തവന്റെ മേൽ ദൈവത്തിന് ന്യായവിധി ദൈവം താർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല.
കാലത്ത് ജലപ്രളയത്തിൽ വിടലായപ്പോൾ ദൈവം പട്ടകം നൽകിയിട്ടുണ്ട്. ആ പട്ടകത്തിൽ അവയുടെ രക്ഷമായി ദൈവത്തിന് സ്തോത്രം.
വിശ്വാസികൾക്ക് ആ വിജയത്തിന്റെ സന്തോഷ ധ്വനിയുണ്ട്. അതുകൊണ്ട് ഈ വാക്യത്തിന്റെ ശക്തിയുടെ വാക്ക് ദൈവത്തെ അറിയാത്തവർക്കും നമ്മൾ യേശുക്രിസ്തുവിനെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, പീഡ കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിച്ച ഒരു പീഡയും പീഡി അനുഭവിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ നീതിയല്ലോ. ദൈവക്കൾക്ക് ഈ ഭൂമിയിൽ കോവായുധ ഭക്ഷണം നടക്കുമ്പോൾ സ്വർഗത്തിൽ ആശ്വാസത്തിന്റെ അതേ ആ പൊൻപുലരി നമുക്കായി ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഭൂമിയുടെ ന്യായവിധി, മഹോദ്ദേവ കാലഘട്ടത്തെ ന്യായവിധി, കോപത്തിന്റെ എന്ത് കാലത്തെ ന്യായം ഇവിടെ നടക്കുമ്പോൾ ദൈവമക്കൾ ഇവിടെയില്ല. അതിനു മുമ്പ് കർത്താവ് സഭ സ്വർഗത്തിലെത്തും. മഹോദ്ദേവ ന്യായവിധി വിശ്വാസികൾക്കില്ല, സഭയ്ക്കില്ല. സഭ അത് കടക്കത്തില്ല, അതിനു മുമ്പ് സഭ എടുക്കപ്പെടും.
ഈ അമേരിക്കയിൽ നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വ്യാപകമായ ദുരുപദേശം ഇപ്പൊ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഇതൊക്കെ സബ്ജക്ട് വെച്ച് പഠിച്ച് അതിന്റെ എതിർന്യായം കണ്ടുപിടിക്കേണ്ടത്. സഭ മഹോദ്ദേവത്തിൽ കൂടെ കടന്നു പോകും, ഒരു ചിന്താഗതി. സഭ മഹോദ്ദേവ മധ്യത്തിൽ കൂടെ എടുക്കപ്പെടും, വേറെ ചിന്താഗതി. സഭ മഹോദ്ദേവ അനന്തരം എടുക്കപ്പെടും, വേറെ ചിന്താഗതി. ഇപ്പോൾ മൂന്ന് ചിന്താഗതി പിടിച്ചു നടക്കുക എന്ന് നാം വിശ്വസിക്കുന്നു. ദൈവജനം പറയുന്നു എന്ത്? മഹോദ്രവത്തിൽ കിടക്കത്തില്ല, മഹോദ്രവ മഹാപീഠ സഭയ്ക്കല്ല, ആ മഹോദ്രവ മഹാപീഠ സഭ എടുക്കപ്പെടും. അതാണ് നമ്മുടെ ഉപദേശം. നമ്മുടെ ഉപദേശം ദൈവത്തിന്റെ ഉപദേശം അതാണ്. എന്തായാലും തീർത്ത് പറയാൻ കാരണം, ഇന്നലെ ഒരു വാക്യം പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നവർക്ക് അറിയാതെ അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ ഒന്ന് ഒമ്പതാം വാക്യം പറയുന്നുള്ളൂ, വായിക്കണ്ട. വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവരെ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നു. സഭയെ വരുവാനുള്ള കോപത്തിൽ കൊണ്ടുപോകാൻ വരികയല്ല, സഭയെ വരുവാനുള്ള കോപത്തിൽ വിടുവിക്കുവാൻ കർത്താവ് യേശു വരുന്നു. നമ്മെ അതിനുമ്പ് ചേർക്കും. വ്യക്തമാണ് ആ വാക്യം. ഇനി നിങ്ങൾക്ക് അതിന് ഒരു മൂന്നാല് വലി തരാം. കാരണം ആരെങ്കിലും എതിർമയായി വിട്ടു കഴിഞ്ഞാല് ഇതെല്ലാം പഠിക്കേണ്ട വിഷയമായതുകൊണ്ട് ഞാൻ അകത്തൂടെ ഒന്ന് കടത്തി ഞാൻ വിടുകയാണ്. സഭ മഹോദരവത്തെ കടക്കത്തില്ല, മഹോദരവ കാലഘട്ടത്തിന് മുമ്പേ സഭ എടുക്കപ്പെടും. ഒരു രണ്ടു മൂന്ന് തെളിവ് ഞാൻ വേഗത്തിൽ കൊണ്ടുതരും. നിങ്ങൾ യെശയ്യാവിന്റെ പറഞ്ഞു 26 അധ്യായം 19 വരെ വാക്യം പെട്ടെന്ന് വായിച്ചാണ്. അത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട തന്നെയാണ്. നേരമില്ലാത്തത് കൊണ്ട് അത് അതിവിശദീകരണം എടുക്കും. നേരമില്ലെന്നേ ഉള്ളൂ. വാക്യം വായിച്ചാണ്.
എന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഒളിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ,
ഒളിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ.
അടുത്തത്, നിന്റെ മഞ്ഞ് പ്രമാദത്തിന്റെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രവാചകന്മാരെ പ്രസവിക്കുമല്ലോ,
വേദന്മാരെ പ്രസവിക്കുമല്ലോ.
എന്റെ ജനമയെ വന്നതിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം,
വന്നതിന്റെ അറകളിൽ കടന്ന്
വാതിലുകളെ അടയ്ക്കാം,
വാതിലുകൾ അടയ്ക്കാം.
രോഗം കടന്നു
പോകുമ്പോഴത്തിരിക്കുക. മഹോദ്രോ മഹാദ്രോഹം കടന്നു പോകുന്നതിന് മുമ്പ് ഉയർത്തലിലേക്ക് സ്വർഗീയ വഴിയായി പ്രവേശിക്കോ.
അടുത്ത വാചകം പ്രവാഹിച്ച എതിർന്നില്ല.
ഭൂവാസികളെ അവരുടെ അകർത്തിയ നിമിത്തം സന്ദർശിക്കും.
തന്റെ രക്തത്തിലെ വിലയിരുത്തങ്ങളെ സ്വർഗത്തിലാക്കി കഴിഞ്ഞാൽ
യഹോവയുടെ പണി എന്താ അറിയാമോ? ദൈവത്തിന്റെ പണി രക്ഷാകൃതമല്ല.
അടുത്ത വാചകം വായിച്ച് ശ്രദ്ധിച്ചു കേക്ക്.
ഭൂവാസികളെ
ഭൂവാസികളെ
അവരുടെ അകർത്തിയ നിമിത്തം
അവരുടെ അകർത്തിയ നിമിത്തം
സന്ദർശിപ്പം
ഇതാ വന്നിരിക്കുന്നു.
ദൈവമക്കളെ അകത്ത് കയറ്റിയച്ചേ ന്യായവിധമാണ് പുറത്തുനിൽക്കത്തുള്ളൂ. വാക്യം ശരിയാണോ? പ്രൈസ്തരോ എത്ര എത്ര തെളിവ് വേണം. പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കർക്ക് രണ്ടാം ലേഖനം രണ്ടാമധ്യായം 3-8 വരെയുള്ള വാക്യങ്ങളില് തടിക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുമ്പോൾ അതമൂർത്തി വെളിപ്പെട്ടു വരോ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സവയുമായി സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിയാതെ അന്തിക്രിസ്തു വെളിപ്പെടുകയില്ല. അവനാണ് ഈ കാലഘട്ടത്തിന്റെ ഭരണകർത്താവ്. സവ മഹോത്രവ പീഡ അന്തിക്രിസ്തു വായിച്ചിരിക്കുമ്പോൾ എടുക്കപ്പെടും. മഹോത്രവ വഴി സഭ കടക്കത്തില്ല. ഇനിയും കർത്താവിന്റെ പഠിപ്പിക്കൽ ലൂക്കോസ് 21 അധ്യായത്തിന്റെ 34 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഈ സമൂഹിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിച്ചോളോ. വരുവാനുള്ള മഹോത്രവ കാലഘട്ട സംഭവങ്ങൾ 21 അധ്യായത്തിൽ മുഴുവൻ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മോളിൽ ഒടുവിലായി പറഞ്ഞതാണ്, ഈ സംഭവങ്ങളിൽ നിങ്ങൾ പെടത്തില്ല, ഈ സംഭവങ്ങളിൽ നിങ്ങൾ വരാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. അതിനുമുമ്പ് നിങ്ങളെ എന്റെ സന്നിധി ഞാൻ മാറ്റും. വരുവാള സംഭവത്തിന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകണമെന്ന് പ്രാർത്ഥിച്ചോ. മനുഷ്യപുത്രന്റെ മുമ്പിലാണ് ഭൂമി മഹോദ്രവം. അതേ കൈവിടപ്പെടുന്ന ജാതികൾ ഫേസ് ചെയ്യുമ്പോൾ നാം ദൈവപുത്രന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ന്യായവിധി പോകത്തില്ല, ദൈവമക്കൾ കർത്താവിന് മുമ്പിലാണ്. എത്ര തെളിവ് വേണം? പ്രൈസ്തലോ പകലുപോലെയുള്ള എത്ര തെളിവുകൾ വേണം? മഹോദര മകാവിയുടെ മക്കത്ത് പോലും സഹകരണത്തില്ല. കർത്താവിന്റെ രക്തം കൊടുത്ത വിലക്ക് വാങ്ങിയ കുഞ്ഞാടിന്റെ കാന്തിയ തങ്കപ്രാവിനെ ഈ കൗലടേന്റെ കയ്യിൽ ഒറ്റ ദിവസം പോലും വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കാണെങ്കിൽ അവൻ മണവാളനുമല്ല. തനിക്കായി വിവാഹ നിശ്ചയം ചെയ്തൊരു കന്യകയെ വളരെ ഒരാൾ അവരുടെ കരളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ അവരൊരു മാന്യനുമല്ല, മനുഷ്യനുമല്ല. അതിന് കർത്താവ് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി തന്റെ സഭയെ പീഡിപ്പിക്കുവാൻ ഭൂതത്തിൽ രാജാക്കന്മാരും ജാതികളും എക്കാലം ഒരുക്കിയിട്ടുണ്ടെങ്കിലുണ്ടായെന്ന് വരാം. എന്നാൽ ഈ കൗരുടെ കരകൾ നമ്മെ വിട്ടുകൊടുക്കയില്ല. നാം കാത്തിരിക്കുന്നത് അന്തിക്രിസ്തുവിനെയല്ല, കർത്താവിനെയാണ്. അവൻ നമ്മെ ചേർത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ബാക്കി പരിപാടി വെളിപ്പെടുകയുള്ളൂ. ആകയാൽ കുഞ്ഞാട് രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന യുവക്കൾക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ആ വേദവാക്യങ്ങളുടെ മുൻപാകെ വരുവാനുള്ള കോപത്തില് അഥവാ വരുവാൻ പോകുന്ന നേരിടുന്ന കാലഘട്ടങ്ങളിലെ സംഭവ വികാസങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ ആയുധപ്പെരയിലെ ആയുധങ്ങളുടെ സ്റ്റോക്ക് വിവരമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനിയും ഇപ്പോൾ മനസ്സിലായി ആയുധപ്പെരയുണ്ട്, ആകാശനാഥിക്ക് അപ്പുറത്താണ് സ്റ്റോക്ക് എന്തൊക്കെയാണെന്ന് ആയുധങ്ങളുടെ വിവര അത് ആരാണ് വന്ന് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒന്ന് മനസ്സിലാക്കാനിടയായി. ഇപ്പോൾ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി ഇച്ചിരി സ്പീഡ് കൂടുതൽ എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇഷ്ടമല്ല വിഷയത്തിന്റെ വ്യാപ്തി കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അടുത്തെടുക്കാൻ പോകുന്നത് മനുഷ്യന്റെ ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആണെന്ന് അറിയണമെങ്കിൽ അത് ഉപയോഗിച്ച് തെളിയിച്ചിരിക്കണം. എന്റെ ഒരു സാധനമുണ്ട്, എന്റെ പോക്കറ്റിൽ കിടക്കുകയാണ്, എടുത്താൽ ഇപ്പൊ എല്ലാത്തിന്റെ ഇടപാടിൽ നിന്ന് പേടിപ്പിച്ചാൽ കഥയും നടക്കും. ആ എന്തുവാ സാധനം, അതിന്റെ മാരകമായ ശക്തി എന്താണെന്നുള്ളത് തെളിയിച്ചെങ്കിൽ മാത്രമേ അത് വിശ്വാസയോഗ്യമേ വരികയുള്ളൂ. രാഷ്ട്രങ്ങൾ ഏതൊരു ആയുധം ഉണ്ടാക്കിയാലും അത് അങ്ങനെ തന്നെയാണ്. അമേരിക്ക ആരംഭം ഉണ്ടാക്കിയത് ടെസ്റ്റ് ചെയ്തു. അതിനെ കുറിച്ച് പ്രസ്തുതി വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. വലിയ ഒരു ഇരുമ്പ് കടലിൽ വെച്ചത് ചെറിയ ഒരു അംശത്തിൽ നിന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ മുറിഞ്ഞു വീഴാൻ പോലും സമയം എടുത്തിട്ടില്ല, പുകയായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇനി എന്തിനാ അവിടെ പോകുന്നത്? പുറോഷിമ നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് മാസത്തിൽ ഉപയോഗിച്ചതായ ചെറുനാരങ്ങ വലിപ്പത്തിൽ പക്ഷി മുട്ടയിടുന്നത് പോലെ എന്ന വിശേഷണമാണ് പത്രക്കാരൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 20,000 TNT വിസ്ഫോടന ശക്തിയുള്ളതായ ആറ്റം ബോംബ് പുറോഷിമ നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റിൽ ഉപയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു?
60,000 അടി തീപ്പാളികൾ ആളിക്കത്തി, മനുഷ്യ നഗ്നേത്രങ്ങൾ കണ്ടു, ക്യാമറ പിടിച്ചെടുത്തു. അപ്പോൾ ആ ആയുധം മാരകത്വമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടു. 1958 പസഫിക്കില് അമേരിക്ക ഹൈഡ്രജൻ ബോംബ് ടെസ്റ്റ് ചെയ്തു. 150 ചതുർശ മൈലുകൾ തീമല പോലെ കത്തി ജ്വലിച്ചു. 800 ചതുർശ മൈലുകൾ അഗ്നിപടലം കത്തിപ്പടർന്ന ചുട്ടുകരിക്കുന്ന ചൂട് അനുഭവപ്പെട്ടു. അപ്പോൾ അത് മാരകമായ ആയുധമാണെന്ന് തെളിയിച്ചു. എങ്കിൽ മനുഷ്യന്റെ ആയുധങ്ങൾ മാരകത്വമുള്ളതാണെന്ന്, അത് എഫക്റ്റീവാണെന്ന്, അതിന്റെ പ്രാവർത്തികമത തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോപായുധങ്ങൾ അത് സാർവത്രികമായി പ്രാവർത്തികമാണെന്ന് തെളിയിക്കപ്പെട്ട വിശ്വാസയോഗ്യമായ രേഖകൾ വല്ലതും ഉണ്ടോ? തീവ്രമായി നിങ്ങൾ ചോദിക്കും, തെറ്റല്ല, തെളിവ് തരാൻ പോകുകയാണ്. തെളിയിച്ചേറ്റ ബാക്കിക്ക് പോകുന്നുള്ളൂ. എന്താ തെളിവ് തരാൻ പോകുന്നത്? ദൈവത്തിന്റെ കോപായുധങ്ങൾ എഫക്റ്റീവോ? ജോഗ്രഫിക്കലായ തെളിവ്, സംഭവങ്ങളുടെ പരമ്പരകൾ, പ്രാപഞ്ചികമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, തിരുവഴുത്തിലെ മറ്റിതര സംഭവങ്ങളെ മുൻപാകെ ചാരിത്രീയ തെളിവുകൾ, ഈ വിഷയങ്ങളിലേക്ക് ആ വിഷയം കടക്കാൻ പോകുകയാണ്. ഒന്നാമത് ഭൂമിശാസ്ത്രം, ജോഗ്രഫിക്കലായ അതേ പ്രൂഫ് എന്താണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ കോപായുധങ്ങൾ എഫക്റ്റീവ് ആണെന്നുള്ള ജോഗ്രഫിക്കൽ, അഥവാ ഒരു മനുഷ്യനെ നിരീശ്വരനെ നിഷേധിപ്പാൻ കഴിയാത്ത അതേ തെളിവാണ് ഭൂമിശാസ്ത്രം. ഭൂമി വസിക്കുന്നവൻ ഭൂമിശാസ്ത്രം അറിയാവുന്നവനാണല്ലോ. അങ്ങിൽ ഭൂമി നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊള്ളല്ലോ, അത് നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതിന്റെ തെളിവുകളിലേക്ക് കടന്നു വരാം. ഈ ദൈവത്തിന്റെ കോപായുധങ്ങൾ വല്ലതും ഭൂമിയിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ കഴിയുമോ? ഉൽപ്പത്തി പുസ്തകം 19:24 വാക്യം എടുത്ത് വായിച്ചാട്ട് കോൺവേ. താഴോട്ട് വാക്യങ്ങൾ എല്ലാം വായിക്കേണ്ടതാണ്, പക്ഷെ നേരം പോരാ, ഞാൻ ചുറ്റത്തിനൊക്കെ പറഞ്ഞു വിടാം. വേഗം എടുത്ത
സോദോമിന്റെയും ഗോമരയുടെയും മേലാകെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തിൽ തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു.
സ്റ്റോക്ക് എവിടെ ഇരിക്കുന്നതെന്നാ നേരത്തെ പഠിച്ചത്? ഞാൻ പഠിച്ചെന്നുള്ള വാക്ക് പഠിച്ചെന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു.
എവിടുന്നാ ഇത് വർഷിപ്പിച്ചത്? ആകാശത്ത്, ആകാശ സ്റ്റോക്ക് ചെയ്തേക്ക സാധനം യഹോവ സോദോമിന്റെയും ഗോമറയുടെയും മേൽ ആകാശത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ തീയും ഗന്ധകവും എടുത്ത് സോദോം ഗോമറയിൽ പതിച്ചു, വർഷിപ്പിച്ചു, കത്തിച്ചു. ഭൂമിയാ കത്തിയത്.
400 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഏരിയയാണ് ഏതൻ ഉദ്യാനത്തിന് തുല്യമായ മനോഹരമായ ഭൂമി. യോർദാൻ നദിയുടെ തീരപ്രദേശങ്ങളായ പറദീസ നിമിഷ നേരം കൊണ്ട് കത്തി തീക്കടലായി മാറി.
നിഷേധിക്കാമോ?
അമേരിക്കക്കാരൊക്കെ കാശുള്ളവരാണല്ലോ. ഈ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെ ചാർട്ടർ പ്ലെയിൻ ഉണ്ടാക്കി, സമയം ഉണ്ടാക്കി, അവിടോട്ട് ചെന്ന് ഞാനിപ്പോ അത് കാര്യം ശരിയാണെന്ന് നോക്കി, ഞാനവിടെ പോലെ താമസിച്ച് ഈ വസ്തുതകളുടെ വരുവരാടികൾ ശരിയായി അവിടെ താമസിച്ച് തെളിവുകളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അതിന് ഞാൻ ചുരുക്കം സഭാക്കൊണ്ട് ഞാൻ വിടുകയും ഏതാ നിങ്ങൾക്ക് അത് കഴിവുള്ളവരാ, പക്ഷെ പോയ ചോദന വല്ലവിടെ കാണുമായിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ കൂടെ അറിയാൻ സാധിക്കും. പക്ഷേ ഇതെന്ന് സംഭവിച്ചതാ, 4000 കൊല്ലത്തിന് മുമ്പ് ഈ ആയുധപ്പരി ഉണ്ടോ തെളിവുണ്ടെങ്കിൽ 4000 കൊല്ലത്തിന് മുമ്പ് ഇത് ഉപയോഗിച്ചെന്നുള്ളൊരു തെളിവുണ്ട്.
ഉപയോഗിച്ചെന്നുള്ള തെളിവല്ല, അതിന്റെ മാരകമായ അവസ്ഥ ലോകത്തിൽ കാണുവാനുണ്ട്.
പിന്നെ ആർക്കും പഠിക്കുക, ഏഷ്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് അതെ മനുഷ്യന്റെയും ജോർദാന്റെയും നമ്മുടെ ഇസ്രായേലിന്റെ ഇടയ്ക്കായിട്ട് ജോർദാൻ നദി ഇങ്ങോട്ട് വന്ന് നദി ഉൾപ്പെടെ കത്തിപ്പോയ 400 സ്ക്വയർ കിലോമീറ്റർ ഏറിയ കത്തിക്കിടപ്പുണ്ട്. എങ്ങനെ ഉണ്ടായതായത് പറയാം. കർത്താവിന്റെ സ്നേഹിതനെന്നും അല്ലെങ്കിൽ ദാസനെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പിതാവെന്നോ വിശ്വാസിയുടെ പിതാവെന്നൊക്കെ പറയാം. നമ്മുടെ അബ്രഹാം ആ വല്യപ്പന് കൂടാരവാതിക്കലിരിക്കുക, അദ്ദേഹത്തിന് ആരംഭമൊക്കെ വായിച്ചു നോക്കിയാൽ, കൂടാരവാതിക്കലിരിക്കുമ്പോൾ മൂന്ന് പേര് റോഡെവിടെ ഞാൻ അങ്ങോട്ട് പോയി, മൂന്ന് പേര് അങ്ങോട്ട് പോയി, അദ്ദേഹം വാതിക്കലിരിക്കുക, കൂടാരവാതിക്കൽ പലരും കുനിച്ചവിടെയിരുന്ന് ആ കോട്ടെ എന്ന് കണ്ടില്ല. ദൂരെ പോകുന്ന നദികളെ കൂടാരവാതിക്കൽ നിന്ന് അബ്രഹാം ഓടിച്ചെന്ന് സ്വീകരിച്ച് തന്റെ വീടിന്റെ മുറ്റത്ത് നിൽപ്പുന്ന കരുവേല വൃക്ഷത്തിന്റെ അതിനെ ചുവട്ടിക്കൊണ്ട് അവിടെ ഇരിക്കും. ഇന്നും ആ വൃക്ഷമുണ്ട്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ താങ്ങ് കൊടുത്ത് ആ വൃക്ഷം അവിടെ നിർത്തിയിരിക്കുക. 5000 കൊല്ലം പഴക്കമുള്ള നീശന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഒരു തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇലകളൊക്കെ പുഴിഞ്ഞു തുടങ്ങി, അത് ഉരുണ്ടു വീഴാനുള്ള മട്ടിലാധിക്കുന്നതുകൊണ്ട് താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് രണ്ടുപേരെയും പ്രൂതമാരി ഇരുത്തി. ഇത് എവിയുമാന്ന് അറിഞ്ഞോണ്ടല്ല അഴിയനോ അമ്മാച്ചനോ മാവനോ പെങ്ങളോ ഒന്നും ആന്ന് വിചാരിച്ചോണ്ട് പോയതല്ല. പത്രോസ് ലേഖനി പറഞ്ഞു, എവിടുത്തുകാരെന്നറിയാതെ ദൂതന്മാരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് സൽക്കരിച്ചു വിട്ടെന്ന്. ഇന്നത്തെ ചെറിയ അബ്രഹാമാര് ചാക്കോച്ചന്മാരും ഉപമാച്ചന്മാരും അറിയാമി ശോചാമിയും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വല്ലതും കൂടാ, ഇത് നമ്മുടെ കഥ തുറക്കുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവരുടെ വിഷയത്തിൽ പ്രസക്തി ഇവിടെ ഇല്ലേ? മുഖത്ത് ചിലപ്പോ നോക്കണമെന്നുണ്ടല്ലോ, മുഖത്തോട് നോക്കണം. ഇപ്പൊ കുഴപ്പമില്ല, മുഖത്തോട് നോക്കിയിട്ട് ശകലം കൂടെ കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. തന്നെ
അപ്പൊ ഇങ്ങനെ പല നമ്മുടെ നാട്ടിൽ കൂടെ നാട്ടിൽ നിന്ന് വന്നവരില്ല.
കൂടാരവാദത്തിൽ ഇരിക്കുകയാണെങ്കിലും അറിയാവുന്ന പുള്ളികൾ വല്ലതും അതുവഴി പോവുകയാണെങ്കിൽ പെട്ടെന്ന് കഥ കടച്ചകത്ത് കയറി പിള്ളേരോട് പറയും, പിള്ളേരെ നോക്കിയോ അവരെങ്ങോട്ടാ പോകുന്നത്, കണ്ടാലൊന്നും വിളിക്കേണ്ടി വരില്ല, ഇവിടെ പോകുന്നത് കേറുന്നോന്ന് ചോദിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് മിടുക്കന്മാരകത്ത് കയറി കഥ കടച്ച് പിള്ളേരെ വിളി നിർത്തും, എങ്ങോട്ടാ പോകുന്നു നോക്കിയോളാണ് ഞങ്ങൾ ഈ പുള്ളികളെ എത്ര കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലോ. അങ്ങനെ ആരും ഇതിനകത്തില്ലെന്ന് പറഞ്ഞില്ല, നമ്മൾ ഉറക്കത്തേ ഇല്ലല്ലോ. പിന്നെ ആവശ്യത്തിന് തുറന്നാൽ മതി, അത് ഈ രാജ്യത്ത് പറ്റുകയില്ല കഥ ഉറക്കം. അപ്പോഴേ ചില പുള്ളികൾ വിചാരിക്കുക, എന്താ ഉദ്ദേശിച്ചായി പറയുന്നു, ഒന്നും ഉദ്ദേശിച്ചല്ല അബ്രഹാമിന്റെ കാര്യം എന്ന് പറഞ്ഞു,
അതിനത്രയും മാറ്റം എടുത്താൽ മതി. ശരി, ഓടിച്ചത് സാറയോട് പറഞ്ഞു, അമ്മാച്ചനാണോ അളിയനാണോ
ആരാന്നൊന്നും അറിയത്തില്ല. ഇവിടുത്തുകാരെന്ന് മനസ്സിലായി മൂന്ന് പേര് വന്നിട്ടുണ്ട്, കൂട്ടായ്മയ്ക്ക് ഉള്ളാവുന്ന ആൾക്കാരാണെന്ന് മുഖത്ത് നോക്കി മനസ്സിലായി. അത്രയും കൊണ്ട് അവളോട് ഇരുത്തി ഓടി വന്ന് പറഞ്ഞു, പേരും അഡ്രസ്സും വീടും ഒക്കെ ചോദിച്ചെന്നാ വിടാവുന്ന പറഞ്ഞ അങ്ങ് വിടാം, നിവർത്തി ഇല്ലെങ്കിൽ ആട്ടെന്ന് വിചാരിക്കാണ്. അഡ്രസ് ചോദിക്കുന്നുണ്ട്, അകത്ത് കയറി പറഞ്ഞു വല്ല ഒന്ന് കൊടുക്കാൻ രക്ഷപ്പെട്ട വേഗം ചെയ്യണമല്ലോ. അപ്പോഴെവിടെ കിടന്ന് സാറാ അയ്യോ 90 വയസ്സായ എന്നോട് ഈ മുഴുക്കൻ ഗുരു ദേവിയുണ്ടല്ലോ, വലിയ പോകുന്നവനെ വയ്യാവിനും വീടുകളെ കൊണ്ടുവന്നിരിക്കുക നാശം. ബാത്റൂം പറഞ്ഞു കയറി കഥകും വലിച്ചടിച്ച് പിള്ളേർക്ക് രണ്ടു കൊടുത്ത് അതിനില്ല എന്ന് പറഞ്ഞതാ ചിലപ്പോ. ആ പിള്ളേർക്ക് രണ്ടു കൊടുത്ത് വേളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവരിറങ്ങി ഓടുന്ന പദ്ധതിയൊന്നും ഇണക്കിയില്ല. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇല്ല, ഞാൻ തന്നെ പറഞ്ഞേക്കാം,
ഒന്നും ഇണക്കിയില്ല. സാറാടോടാ യജമാനെ
ചാക്കോ തൊമ്മനെ അലക്സേ പോയി എവിടെ ഇരിന്നല്ലോ പറഞ്ഞത്. ഒറ്റ ഭാര്യമാരും ഭർത്താക്കന്മാരെ പേര് വിളിച്ചേക്കുന്നുണ്ടോ ചാക്കോ പോയി എവിടെ പഠിക്കണോ ഞാൻ കൊടുത്തോളൂ ജോണേ പോയി എവിടെ അല്ലെ വീട്ടിൽ പോകുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല.
അല്ലേ ഇല്ലാ പതിനെത്തിലാത്തിലുണ്ടോ
ഇനി ശരിയായി പോലും.
പ്രൈസറോ പ്രൈസറോ ആ ഞാൻ നാല് പ്രസോത്രം പറഞ്ഞു ബാക്കി പ്രസവിക്കുന്നുള്ളൂ. പ്രൈസറോ ഹാലേലൂയ്യ
നേരം പോയെങ്കിൽ നമുക്ക് എല്ലാം കൂടെ പോകുന്നു കോട്ടം
പ്രൈസറോ പറഞ്ഞില്ല അടോടായി യജമാനെ വേഗം ഞാൻ ചെയ്യാം.
അബ്രഹാം വെള്ളം കൊണ്ട് അവിടെ കാല് കഴുകി, മൂന്നടങ്കടി മാവെടുത്ത്, ഇടങ്കടി കിടിക്കിയതല്ല മാവെടുത്തു, നിങ്ങൾക്ക് മൂന്നടങ്കടി മാവ്
നല്ല കാണക്കണവനെ വേഗത്തിന്
ക്ഷണത്തിൽ പാകം ചെയ്തു. പൈസയെന്ന വലിയമ്മ വിശ്രമമില്ലാതെ അധ്വാനിച്ചു, അബ്രഹാം ഓടിച്ച് നമ്മുടെ കാലുകൾ കഴുകി, ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ക്ഷണത്തിന്. ഇതെല്ലാം കൊണ്ട് വിളമ്പി അവരെ സൽക്കരിച്ചു. ഇവരുടെ ചാപ്പാട് കഴിച്ചില്ലെങ്കിൽ തല ഇറങ്ങി വീഴുന്ന പുള്ളികളൊന്നും വലിയ മൂന്ന് പേര്
സർവ്വലോകവും സർവ്വഗോളവും കൂടെ കയറി ഇറങ്ങിയാലും ഈ മൂന്ന് പേർക്കും ഇവരുടെ ചാപ്പാടില്ലെങ്കിൽ ഒരു കുഴപ്പം വരുന്ന പുള്ളികളല്ല. പക്ഷേ അത് കൊടുത്തതാണ് കൊച്ചുകാരുണ്ടാകാൻ ഇടയായി.
ആർക്കും വേണമല്ലോ പോകുന്നു. അത് ഫലം കൂടെ പറയണ്ടേ, ആത്മീയത്തോടെ പറഞ്ഞു വിടണ്ടേ,
പ്രഹാം വ്യാഖ്യാനിച്ചാൽ മാത്രം മതിയോ ഒരല്ലോ. എന്താ ഫലം എന്നറിയാമോ, മൂന്നടങ്ങടി മാവ് മനസ്സോടെടുത്ത വല്യമ്മയുടെ കൊച്ചുമക്കൾക്ക് 40 കൊല്ലം 30 ലക്ഷം പേര് ചില നൂറ്റാണ്ട് കഴിഞ്ഞ് മരുഭൂമിയിലൂടെ പോയപ്പോൾ നായി വിത്ത് വിതയ്ക്കാൻ അവിടെ ഇടമില്ല, വളരെ കൂമ്പാടമേ ഉള്ളൂ. അവിടെ 40 കൊല്ലം ദൈവത്തിന് ധാന്യ പേരിൽ 30 ലക്ഷം പേർക്ക് ആ ഒന്നിച്ച ഇടങ്ങടിച്ച ഇടങ്ങടി എടുത്ത വല്യമ്മയുടെ ആ കൊച്ചുമക്കൾക്ക് മുദ്രത്തങ്ങൾ ഇടങ്ങടിച്ചെടുത്ത് ദൈവം തമ്മിലെ തിരിച്ചളന്ന് കൊടുത്തു. ശനിയാഴ്ച തന്നെ വെള്ളിയാഴ്ച മുൻപേ കൊടുത്തു. ദൈവം ആരുടെ കടക്കാരനല്ല.
ഞാൻ വാക്യം പറഞ്ഞോട് വണങ്ങല്ലേ, നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളുടെ ഇല്ലായ്മയിൽ സാധുക്കളായ ദൈവമക്കളെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നമ്മേച്ചരെ പട്ടിണിക്കിട്ട് വെച്ച് വരുന്ന അതികളെ ശുചിച്ച ഫലമാണ് ദൈവം നമ്പുരാൻ നിങ്ങളെ വാനമേഖലങ്ങൾ കടത്തിക്കൊണ്ട് കരയും കടലും കടത്തി ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ കടം വീട്ടിയത്. മറക്കരുത്, ദൈവമായ യഹോവയെ മറക്കരുത്. ഇത് വെറുതെ മിടിക്കൊണ്ട് വന്നതല്ല, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കൈയുണ്ട്. തിരിഞ്ഞോർത്തോ, അത് അവരവർക്കറിയാം. ദൈവം നീതിമാനാണ്. ആ ഇടങ്ങടിയെ എത്ര ആയിരം കപ്പൽ ധാന്യമാക്കി മാറ്റി. മനസ്സോടെ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്നെ വെറുതെ വിടുകയില്ല. ഇനി അളക്കാതെ കൊടുത്ത വെള്ളം തോടുകൾ കൂടാരവാതുക്കൾ അഞ്ചു വയസ്സ് ചുറ്റാറിയുള്ള ഏറിയയിൽ കവിഞ്ഞൊഴുകി സത്യം ഇക്കെ പറയില്ല. വെള്ളം ആരും കുടിച്ചിട്ടില്ലാത്ത വെള്ളം നീ അവർക്ക് വേണ്ടി കൊടുത്തു. ശരി, അവരെ ഉണ്ടാക്കി കിടന്നല്ല. അടുത്തത് വേറെ നാം ചിന്തിക്കുമ്പോൾ ഇറച്ചി കൊടുത്തു. തൂക്കാതെ ഒരു നല്ല തടുപ്പിച്ച് ചാകാൻ കിടന്നതിനെയല്ല കൊടുത്തു. ഇവിടെ ചേർന്ന് അതായാലും പോകുമല്ലോ, നാം കൊടുത്തേക്കാം. അതല്ലേ കൂട്ടപ്പൻ നോക്കിയും കൊണ്ടു. പിന്നെ അങ്ങനെ ഓക്കാനം വരുന്നവരെ ഇറച്ചി തിരിച്ചു കൊടുക്കും. അതൊക്കെ ഇറച്ചി കുഴപ്പം വരുത്തിയില്ല. ഇനി വൃക്ഷച്ചൂടാ കൊടുത്തത്. ശരി, അങ്ങനെയാണെങ്കിൽ എന്താ കൊടുത്തത്? 40 കൊല്ലക്കാലം ഒരൊറ്റ കൊട, 30 ലക്ഷം പേർക്ക് ഒരു കൊട. ഒരു വ്യക്തിക്ക് ചൂടേക്കാതെ സംശോക്കേക്കാതെ ദൈവത്തിന്റെ ശക്കേനായുടെ കീഴിൽ 40 കൊല്ലം വരെ പരിപാലിച്ചു. ഒരു വൃക്ഷച്ചൂടാ കൊടുത്തത്.
ഒരു മിഴി കത്തിക്കാൻ 40 കൊല്ലക്കാലത്തിൽ നീ വെളിച്ചം കൊടുത്തു.
ദൈവത്തിന് വല്ലതും കൊടുത്ത് കിട്ടിയില്ലെന്ന് പറയുന്നവർ ആരും ഇവിടെ വന്നിട്ടില്ല. പക്ഷെ മറന്നവര് കാണും. നിങ്ങളെ ഓർക്കാൻ പറയുകയാണ് ദൈവമാണ്ടി കടക്കാരനല്ല, ദൈവത്തിന്റെ നീതി കത്തുന്ന വിളക്കാണ്.
അതെ, അബ്രഹാമിന്റെ ഗുണത്തിലെ ദൂതന്മാരെ ദൈവ അതെ ദൂതന്മാരെ അബ്രഹാം സൽക്കരിച്ചു. സാറാ സൽക്കരിച്ചു,
തിന്ന് കുടിച്ച് സന്തോഷിച്ചു. അമ്മ ചോദിച്ചു, സാറാ എന്ത് ചെയ്യും അബ്രഹാമേ? സാറാ അസംബം തിരുപോണ്ട എന്നല്ല പറഞ്ഞു. പിന്നെ പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയുന്നു. കൂടാരത്തിന്റെ കത്ത് പരിവൃതയായി സൗമാനസിയായി അക്ഷയഭൂഷണമായ ആ അലകാരികമായ അനുഭവങ്ങളുടെ ഒരു ഉത്തമ മാതാവ് എന്നുള്ള അകത്തുണ്ട്. ഒരക്കഥകൾ തുറന്നിട്ട് തുറന്നു. ആ വല്യമ്മയെ അവർ കണക്കി. അടുത്ത ആണ്ടിൽ ഈ നേരം 24 കൊല്ലം കൊണ്ട് കാത്തിരിക്കുന്ന വാഗ്ദത്തമുണ്ടല്ലോ കയ്യിലുണ്ട്. നിന്റെ കൈ കൊണ്ട് മാവെടുത്ത് കുഴച്ച് ആ ദൂതന്മാർക്ക് കൊടുത്തല്ലോ, നിന്റെ കയ്യിൽ വാഗ്ദത്ത ഭാജനമായി സഹാ കടുത്ത ആണ്ടിൽ വരും. പ്രൈസ്തലോ,
മനസ്സ് തുറന്ന് കൈ തുറന്ന് യഹോവയായ ദൈവത്തെ ദൂതന്മാരെ ചോദിച്ചതായ സാറയെ അടുത്ത ഈ നേരത്ത് ചെലവാക്കുന്ന കുഞ്ഞിനെ കരങ്ങളെടുത്ത് ലാലോലം പാടി കരാട്ട് പാടി നീ ആശ്വാസം കണ്ടെത്തോ.
ഏമീൻ. വെറുതെയല്ല കിട്ടിയത്, ഇവിടെ വെച്ച അനുഗ്രഹം ഉറപ്പിച്ചു കൊടുത്തത്. എല്ലാവർക്കും അനുഗ്രഹം ആദ്യം ഒന്ന് വേണം, മറ്റേത് ഇതിന്റെ ഒത്തയില്ലാത്ത തമ്പുരാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നു. ആ കോട്ടെ, ഞാൻ വ്യാഖ്യാനം എടുക്കുന്നത്. ദൈവത്തിന് കൊടുത്ത വടമല്ലോ ഉണ്ടോ, അത്രയും മാത്രം വർദ്ധിച്ചാൽ മതി. ഇത് അബ്രഹാമിന്റെ വീട്ടില് അവര് വന്നു, അവിടെ ഇരുന്നു, തിന്നു കുടിച്ചു, എല്ലാം പോയി. ആരും അലട്ടാനോ പേടിപ്പിക്കാനോ അവിടെ അവരെ അവഹേളിക്കാനോ ആ കൂടാരത്തിനകത്ത് ആരും വന്നില്ല. അബ്രഹാം ഒരു കൊച്ചു മനുഷ്യനൊന്നുമല്ല, 1300 നാഴി നീളം 600 നാഴി വീതിയുള്ള ഹോളിലാൻഡിന്റെ ഏക ജന്മിയാണ് അബ്രഹാം. ഒരു ബഹുസമ്പന്നനാ, പൊന്നെ വെള്ളി ആട് മാട് എന്നീ വകയും ബഹുസമ്പന്നനാ. താന് ദൈവത്തിന്റെ പ്രഭുവായിട്ടാണ് ഇവിടെ ചെന്ന് ജീവിച്ചാൽ നാട്ടിലെ അറിയുന്നത്. എന്നാ ചേട്ടന്റെ മോനെ കയ്യേറിയ സ്ഥലമാണ് യോർദാന്റെ ഇരികര എന്ന് പറയുന്നത്. അവൻ അനസന്റെ ദൈവം കൊടുത്തിട്ടില്ല, പക്ഷെ പരവേശപുത്രനെ ഓടി നടന്ന് കൊണ്ടാക്കി. അബ്രഹാമിന്റെ വീട്ടിൽ യാഗപീഠമുണ്ട്, സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, ആരാധനയുണ്ട്. ലോത്തിന്റെ വീട്ടിൽ സ്തുതിയില്ല, സ്തോത്രമില്ല, യാഗപീഠമില്ല, ആരാധനയില്ല, മോതലുണ്ട്, പെൺപിള്ളാരുണ്ട്, പിള്ളാരുണ്ട്, എല്ലാ നല്ല ബംഗ്ലാവുകയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കുടുംബ പ്രാർത്ഥനയുള്ള എത്ര കുടുംബങ്ങൾ ഈ അമേരിക്കയിൽ ഇന്നിവിടെ കുടിക്കുന്ന മലയാളികളിൽ, ഇന്നിവിടെ കുടിക്കുന്ന സഹോദരന്മാരിൽ രാവിലെ പിള്ളേരെ എടുത്ത് ദൈവസന്നിധി കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മലയാളികൾ ഇതിനകത്ത് രാവിലെ വന്നില്ല? എത്ര ബന്ധുക്കൾ എന്നെ തുറച്ച് നോക്കാം. നീ മുട്ടയും പാലും ഇറച്ചി മീനും കൊടുത്ത് തീയുടെ മുമ്പിൽ ഇരുത്തി വളർത്തി ഒരു വാക്കുപോലും മലയാളം പിള്ളേർ പറഞ്ഞാൽ കൊച്ചിനുള്ള കൊടുത്ത് ഇംഗ്ലീഷ് പറയിപ്പിച്ച്, മലയാളം പറഞ്ഞാൽ അതിനുള്ള കൊടുത്ത് ഇംഗ്ലീഷ് പറയിപ്പിച്ച്, മലയാളം പറഞ്ഞാൽ ആക്ഷേപം. ഒരു യഹൂദനെ ചെന്ന് നോക്ക്, അവന്റെ പിള്ളേർ അവർ ലേബ്രായ സംസാരിക്കാൻ എഴുതിക്കും. ഒരു അറബിയെ ചെന്ന് നോക്ക്, അവിടെ അറബിയെ സംസാരിക്കും. ഒരു ഹിന്ദിക്കാരനെ പിടിച്ചു നോക്ക്, അവരത് സംസാരിക്കും. മലയാളി പിള്ളേരെ മലയാള വാക്ക് പറയാൻ ഇടയായാൽ അവർക്കൊരു ഞുള്ള ഞാൻ കണ്ടതായിട്ട് ഞാനൊന്നും പോയില്ല. അദ്ദേഹം വിഷയം ഒന്നും മനസ്സിലാക്കണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണേ മനസ്സിലാക്കിയാൽ മതി. എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സംസ്കാരം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ദൈവഭക്തി, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിശ്വാസവും പഠിക്കാതെ നിങ്ങൾ വാനശാസ്ത്രം പഠിപ്പിച്ചാലും ജ്യോതിശാസ്ത്രം പഠിപ്പിച്ചാലും പൊളി സീറോയാ. വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി.
പണമുണ്ട്, ടിവിയുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, മാളികയുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര ദൈവത്തെ വരുത്തി ദൈവത്തിൽ കുടുംബാരാധനയ്ക്ക് അത് കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കുടുംബാരാധന യഥാസ്ഥാനുണ്ട് എങ്കിലേ ഭക്തി കൊണ്ട് പ്രയോജനം കൊള്ളുന്നത്.
ആ പിള്ളേരെ വിളിക്കാൻ പറഞ്ഞ അവരിച്ചിലൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. രാവിലെ 5 മണിക്കോ 6 മണിക്കോ സ്കൂൾ ബസ് വരുമ്പോ ഓടിക്കുന്ന അമ്മയും അമ്മ അപ്പനും ആ ഓളിയുടെ വരുമ്പോ ഇച്ചിലൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. പ്രാർത്ഥിക്കാൻ വിളിക്കണ്ട,
ഇല്ല അവരുടെ പ്രാർത്ഥനയ്ക്ക് അവര് പൊക്കോളൂ. അന്നേരം നീ കുറെ ഉപയോഗിച്ചാ മതി, ഈവൻ കൊണ്ട് തിരിച്ചു പോയിട്ടുണ്ടോ?
അല്ലല്ലോ, ഞാൻ ഇച്ചിരി ഗൗരവത്തോടെ ഞാൻ ഈ രാജ്യത്ത് പല പ്രാവശ്യം സന്ദർശിച്ച് പല സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ദൈവഭയത്തിൽ ദൈവസ്നേഹത്തിൽ പറയും, നമ്മുടെ കുഞ്ഞുങ്ങളെ അതെ ഇന്ന് ലോകശാസ്ത്രം പഠിപ്പിക്കുന്നൊക്കെ പഠിപ്പിച്ചു, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവാരാധന എന്താണെന്ന് കുഞ്ഞുങ്ങളെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം. സഭയെ കൊണ്ടൊന്ന് പഠിപ്പിക്കുക, സഭ പിന്നെ പഠിപ്പിക്കേണ്ടത്. വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം, വചനം പറഞ്ഞു കൊടുക്കണം, വാക്കിയുടെ ഉള്ളിലാക്കണം, അവരപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. കുടുംബാരാധന ഇല്ലാതെ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ശരിയാകത്തില്ല. ആത്മീകത്തിന് താഴ്ത്തറ കുടുംബാരാധനയാണ്, കുടുംബ പ്രാർത്ഥനയാണ്. അതില്ലാത്ത ഒരു വീടും അത് ഒരു തലമുറ നന്നാകത്തില്ല. ഞാൻ ഗൗരവത്തോടെ പറയുകയാണ്, ദൈവത്തിന്റെ വചനത്തിന് വിളിച്ച് പറയുകയാണ്, അബ്രഹാമിന്റെ വീട്ടില് ആരാധനയും സ്ത്രീ സ്വത്വവും ഉണ്ട്, ലോകത്തിന്റെ വീട്ടിലതില്ല. എന്താണെന്നറിയാമോ, നല്ല സുമുഖരായ പിള്ളേർ ലോകത്തിന്റെ വീട്ടിലോട്ട് രണ്ടുപേരും വന്നു സുഖമാൻ വാതിക്കെത്തുന്ന പുള്ളി വടവാതിക്കയിരിക്കുക. പുള്ളിക്ക് വീട്ടിലെ കാര്യം നോക്കാൻ നേരമില്ല, നാട്ടിലെ കാര്യം വന്നു നോക്കാം, അതിനുള്ള ഇവിടെ കാര്യമില്ല, അവരുടെ കാര്യം നോക്കാൻ നേരമില്ലാത്തവരാണ് നമ്മളൊക്കെ. കോട്ടെ, ആ എന്നാലും ഇടയ്ക്കൊരു വാക്ക്. പിന്നെ അപ്പോഴത്തേക്ക് നാട്ടുകാർ കൂടി ഇവിടെ അബ്രഹാമിന്റെ വീട്ടിൽ വെച്ച് വളപ്പി തിന്നു കുടിച്ചിട്ട് ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല അവിടെ. അതെന്താ, വേർപാടിന്റെ വിശുദ്ധിയുടെ വേലിക്കെട്ട് ഉണ്ട്, അരിതാതനകത്ത് വരത്തില്ല, അവൻ പുറത്തും വരത്തില്ല, നോക്കത്തില്ല അവിടെ നിന്ന്. നിന്റെ വീട് വേർപാടിന്റെ വിശുദ്ധിയുടെ അടുത്തുള്ള വീടാണെങ്കിൽ ഒരുത്തൻ ദർശിക്കത്തിനുള്ളത് അറിയാമോ? നെഞ്ചത്തടി നിലവിളി വരുമ്പോ തിരിച്ചു നോക്കിയാൽ പോരാ, നീ നേരത്തെ കരുതണം. ഇത് മാരകമായ ശക്തികൾ നിന്റെ ഭവനത്തിൽ കയറി വന്ന് നീ ഇരട്ടുമ്പോൾ നീ പേടിച്ചാ പോരാ, നീ ദൈവത്തെ പേടിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതാണ് നിന്റെ അർത്ഥം. അത് ലോകത്തെ പഠിപ്പിച്ചില്ല. അവർ വന്നു, നാട്ടുകാരെ ഓടിക്കൂടി, അവരെ അവരുടെ സംഭവം ഞാൻ പറയുന്നില്ല. പല ഓഫറും ലോത്ത് ചെയ്തു, സമ്മതിക്കത്തില്ല. ഇവർ ബലവാന്മാരായാൽ ദൂതന്മാരായാൽ ഇവരെ ഒരു കണക്കിന് അകത്ത് കയറി വാതിലടച്ചു. ലോത്തെ ഒരു എക്സ്പ്രസ് ടെലഗ്രാം കൊണ്ട് ഞാൻ വന്നതാണ്. എക്സ്പ്രസ് ടെലഗ്രാം എന്താ എക്സ്പ്രസ് ടെലഗ്രാം? ഈ നാട് കത്തിക്കാൻ പോവുകയാണ്, നിനക്ക് വല്ലവരുണ്ട്, പെട്ടെന്ന് ഇവിടെ നോക്കിക്കോളാം, ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്, വേറെ പണി സമയമൊന്നുമില്ല. അപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ ലോത്തയോട് പറഞ്ഞു, പോയല്ലടി, ഒരു യോഗത്തിൽ വിളിച്ചാൽ നീ വരുമായിരുന്നു, കൂട്ടായ്മയ്ക്ക് നീ വരുമായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, ഇവിടെ പലപ്പോഴും നമ്മുടെ വീട് പാർത്തിലേക്ക് വെക്കണം, ദൈവമക്കളെ വിളിച്ച് അങ്ങ് വാങ്ങുന്നു. അപ്പൊ അവര് പറഞ്ഞ വാക്ക് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്. ആ ഈ വല്യപ്പൻ രാവിലെ പറഞ്ഞു, നമുക്കൊരു 500 ഏക്കറോട് അടുത്ത് കിടക്കുന്ന എഴുതിക്കണമെന്ന്. ഇപ്പൊ തലക്കിരിയും പറയുന്നു കേട്ടോ, ഇവിടെ കത്തിക്കാൻ പോകാം, വേറെ പണിവല്ലെന്ന് ഇയാളെ പെൺപിള്ളാർ ഇല്ലെങ്കിൽ വേറെ പിള്ളേരുണ്ട്. തീർന്നില്ല കഥ, കല്യാണം പാളിപ്പോയി. നീ ആലോചിച്ച് വെച്ചേക്കില്ല, ഒപ്പിക്കാൻ
ദൈവമേ പറയുന്നോ, ആലോചിച്ച് വെച്ചിരിക്കുക,
അതൊക്കെ ഒപ്പിക്കാൻ എല്ലാം ഒപ്പിക്കും. ദൈവ വിഷയമായിട്ട് ഒക്കാത്തൊന്നും ശരിക്കും ഒപ്പില്ല കേട്ടോ.
ആമേൻ പൈസലോ. എന്റെ പ്രസംഗം കേൾക്കാൻ ഒറ്റ മനുഷ്യൻ വന്നില്ലെങ്കിൽ എനിക്ക് ഒരു ദുഃഖമുള്ള ആളാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്നുള്ളതിന് യാതൊരു കൂട്ടിക്കലർത്ത് വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിന്റെ ആക്ഷേപിച്ചുകൂടാത്ത പത്യവചനം അതിന്റെ ഗൗരവത്തോട് ദൈവം ഏൽപ്പിച്ച ദൈവത്തിന്റെ വചനം ഒരാപരാതി വഴി പരാതി വഴി പരവേശവും മറുവിഷയം ഉണ്ടാകാം. ദൈവത്തിന്റെ വചനമായി മാത്രം ഏത് കാലത്തും ഏത് സമയത്തും ഏത് ചെയ്യലും നിങ്ങൾക്ക് വരുവാൻ ദൈവത്തിൽ ഏറ്റവും വലിയതാണ്.
അതിന് കലപ്പം ഞാൻ കുറയ്ക്കത്തില്ല. നിന്റെ മക്കളെ ദൈവികമായി സമ്പന്നമാക്കിയില്ലെങ്കിൽ അതെ ആവർത്തികമായ പ്രതിസന്ധിയുടെ അറിവിൽ നമ്മൾ വളരെ ശ്രമിച്ചു പോകും.
എന്റെ ഇതിന്റെയും കുഞ്ഞുങ്ങൾ എവിടെ? ശരി, അടുത്ത വാക്ക് ശ്രദ്ധിച്ച് ലോത്തി എങ്ങനെ പറഞ്ഞു പഠന പിള്ളേര് അത് കാണിച്ചു. ഓട്ടം കൂട്ടായി ഓട്ടമാണ്. ലോ അത്ത മുമ്പിലോടി, പെൺപിള്ളാര് പുറകിലോടി, ലോത്തി അതിന്റെ പറഞ്ഞു. അപ്പോഴേ ലോത്തി തിരിഞ്ഞു നോക്കി, എന്റെ പൊന്നു തമ്പുരാനെ ഇതെല്ലാം പരിവേശപ്പെടുത്തി പ്രാർത്ഥനയ്ക്കും പോകാതെ ഓവർടൈം ചെയ്ത് ഉണ്ടാക്കിയതായിരുന്നു ഇത്. പിന്നെ അല്ലയോ പ്രാർത്ഥനയ്ക്ക് ജോത്തിന് കൂട്ടായ്മ പോകാതെ ചെയ്യുന്നതാണ് ഈ ഓവർടൈം ചെയ്ത് ഉണ്ടാക്കുക പറഞ്ഞത്. ഇരിക്കുന്നു അല്ലേ? ഇപ്പൊ ശരിയാണ്. ഞാൻ ദൈവത്തിന്റെ വചനമാണ് പറയുന്നതെങ്കിൽ അതിന്റെ ജീവനും ഗൗരവം നിശ്ചയം നിശ്ചയം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഓവർടൈം ചെയ്ത് ഉണ്ടാക്കുന്നു, വളരെ നല്ലതാ, ഒരു കുഴപ്പം കൊണ്ട് ചെയ്തു. പക്ഷേ മുറുകെ പിടിക്കുന്നതിനെ പിടിക്കാതെ ചെയ്തത് ദൈവവിഷയമായി സമ്പന്നനാകാതെ മൈഡവിഷയമായി സമ്പന്നനാകുന്നതിന്റെ ഒക്കെ കഥ എന്താണെന്ന് കർത്താവ് പഠിപ്പിച്ച് പഠിക്കും. വേറെ ആരുടെയും കാര്യം പറയാൻ പോകണം. കർത്താവ് പഠിപ്പിച്ച് പഠിക്കും. അപ്പോൾ പറഞ്ഞു ലോക്കി തിരിഞ്ഞു നിന്നു നോക്കി, എന്താ നല്ല ഒന്നാം ക്ലാസ് പെട്ടി നിറച്ച് ആൾക്കൊക്കെ നിറയെ പൊട്ടവറക്കി വെച്ചിട്ടോ, കള്ളൻ കോഴി, ജേഴ്സി പശു, സുന്ദരമായ അവതരണങ്ങൾ, അലങ്കാരങ്ങൾ. ഒരു വഴി പോകും വിശക്കുന്നതിന് ഒരു മുട്ടയെടുത്ത് വാട്ടിക്കുടിക്കാൻ കയ്യിലെടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞൊരു നോട്ടം. ആണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് യോഗത്തിൽ ഇറങ്ങിപ്പോയാലും സ്ത്രീകൾ ഇറങ്ങിപ്പോന്നാൽ പിന്നെയും പിന്നെയും രണ്ടു പ്രാവശ്യം നോക്കും, കൂട്ടി വെച്ചോ അടത്തി വെച്ചോ. ഇനി നല്ല കൂട്ടാറുണ്ട്, ഒന്നര പ്രാവശ്യം കൂടെ കയറണം കേട്ടോ കൂട്ടിച്ചോ എന്ന് പറഞ്ഞ പോലെ ലോത്തി പിന്നെയും വന്നിരിക്കുന്നു. ആമേ ആമേ അവിടെ നിൽപ്പുണ്ട്. മുട്ട വാട്ട നീ എങ്ങും എടുക്കാൻ പോകണ്ടാകാറുണ്ട്, നെഞ്ചത്ത് വെച്ചാലും പാടും. അതുപോലെ പരുമായിട്ടുണ്ട് സംഗതി. ആ പരുവത്തിനാ ഓട്ടം തിരിഞ്ഞവിടെ നിൽപ്പുണ്ട്. സവാറിലേക്കുള്ള വഴിയിൽ അഞ്ചടി അതൊത്തം കൂടെ പൊക്കം തോന്നിക്കുന്ന ഒരു സ്തംഭം നിങ്ങൾ വല്ലതും കണ്ടു കാണുമല്ലോ. ചെവിയും മൂക്കും ചില ഭാഗങ്ങളൊക്കെ 4000 കൊല്ലമായതുകൊണ്ട് അത് അല്പഭേദം വന്നിട്ടുണ്ടെങ്കിലും ശ്രീമതി ലോത്തി അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് അതിന് 2000 കഴിഞ്ഞ് ഭൂമിയിലോട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾ സാറായി ഓർക്കാൻ ആരോടും പറഞ്ഞില്ല, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. അതിന് അവൾ ഇത്ര ഗുണവതിയാകും, അവൾ ഗുണപാഠം തരുന്നവളാ.
ഗുണവതിയല്ലെങ്കിലും അവളെ നോക്കിയാൽ ഗുണപാഠം പഠിക്കാനൊന്ന് എന്തോ നിന്റെ ഗുണപാഠമാ പറയാം. ആരാധനയ്ക്ക് പോകാതെ, യോഗത്തിന് പോകാതെ, ദൈവത്തെ വിളിക്കാതെ, കൂട്ടായ്മയ്ക്ക് പോകാതെ, പ്രാർത്ഥിക്കാതെ, പ്രാർത്ഥിപ്പിക്കാതെ, മാപ്പിള യോഗത്തിന് വിടാതെ, മറ്റേലും കൊണ്ടുപോയി, മറ്റേലും കൊണ്ടുപോയി. ആ മതി,
എല്ലാം നമുക്ക് അധികം പറയാതിരിക്കുകയല്ല. ആ അങ്ങനെ നിന്ന ആ ലോത്തി ആയതുകൊണ്ട് ഒടുവിൽ പുള്ളിക്കാരി അതും കാത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുക. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൂടാൻ നമ്മുടെ കർത്താവ് പറഞ്ഞു.
അതെ ദൈവമക്കളെ, ഞാൻ ദൈവത്തെ കൂടെ നിങ്ങൾ പറയാൻ പ്രബോധിപ്പിക്കട്ടെ. നമ്മുടെ ആത്മീയ നിലവാരം എന്ന് ഇല്ലാത്ത ശോധന ചെയ്യേ, നമ്മുടെ ആ കുടുംബത്തിന്റെ ആത്മീയ നിലവാരം എന്താണ് ശോധന ചെയ്യേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയ നിലവാരം എന്താണ് ശോധന ചെയ്യേ. അതെ മുൻപേ അവന്റെ ആരീതി അന്വേഷിക്കുക, അതോടുകൂടി അവൻ തരാമെന്ന് പറഞ്ഞ് അതെ വാക്ക് പറഞ്ഞവൻ മാറുന്നവരല്ല. ആത്മീയ കെടുത്തിന് ഭംഗി ഉണ്ടാക്കരുത്. അതെ ധാരണ ഉണ്ടെങ്കിൽ ധാരണമുണ്ട്, ധാരങ്ങൾ പോയാൽ പേടിക്കണ്ട, ധാരണ ഉണ്ടെങ്കിൽ ധാരമുണ്ട്. ലോകത്തിന് അതെ ധാരാവില്ലായിരുന്നു, അവൻ ധാരങ്ങൾ കത്തിപ്പോയി. യോഗം ധാരാവ് ഉണ്ടായിരുന്നു, അവൻ ധാരങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇരട്ടിയോടിപ്പോൾ ധാരാവ് വീണ്ടും അവന് പ്രസാദിച്ചു. ധാരാളമാണ് വരുന്നത് എന്ന് വിശ്വസിക്കുന്നവരെ കരവരുത്തി കഥാവിനെ ഒരു ചോദ്യം ചെയ്യട്ടെ. ധാരങ്ങൾ പോകട്ടെ, ധാരാളം ഉണ്ടെങ്കിൽ ധാരങ്ങൾ മടങ്ങി വരും. എന്നാൽ ഭക്തി വിടരുത്, വിശ്വാസം വിടരുത്, ഉപദേശം വിടരുത്, നിഷ്കർമ്മം വിടരുത്, പരമാർത്ഥം വിടരുത്, സത്യം വിടരുത്, അതാണ് വരുത്. ഫൈസലോ ശരി, ഞാൻ ഇവിടെ നീങ്ങട്ടെ. ഇതാ സ്വതന്ത്ര ദൈവത്തിന് ഗോവായുധങ്ങളാൻ വർഷിച്ചതായ ആ ഭൂമി ഇന്ന് ശാപഗ്രസ്തമായി ശൂന്യമായി കിടക്കുന്നു. ഇന്ന് അവിടെ ചെന്നാൽ ഒരു ജീവി പോലും അതിനകത്തില്ല. 2000 ലോകത്തിന് മുഴുവൻ കൊടുക്കാനുള്ള പൊട്ടാഷ് അതിനകത്തുള്ള പ്രാഥമിക സഭയെ കണ്ടുപിടിച്ചു. 200 ഇന്ത്യ മഹാകോടി ഡോളേഴ്സിന്റെ വിലവെടിപ്പുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടെന്ന് അതിന് പ്രാഥമിക സർവേ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സാമ്പത്തിക കലവറയാണ് ഇപ്പോൾ അത്. നിരവധി വസ്തുക്കൾ അതിനകത്ത് നിന്ന് അവരെടുത്തോണ്ടിരിക്കുകയാണ്. കപ്പൽ കണക്കിന് സാധനം കൊണ്ട് അതുപോലെ ഡോളറും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ സൗദര്യ സമ്പത്ത് ഇന്ത്യയെടുക്കൽ വരുമെന്നുള്ള പ്രയോജനവും അവരത് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. ഏതായാലും ആട്ടെ, ചാവുകളിൽ ഒരു യാഥാർത്ഥ്യമാണ് അത്. ഇന്ന് മനുഷ്യർ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ ഗോവാജ്ഞയാൽ കത്തിയതാണ്. എന്തിനീ സ്ഥലം ഇട്ടേക്കാണ് ഒരു വാക്യം കൂടെ വായിക്കാൻ വിട്ടേക്കാം. തർത്തോസിന്റെ 2:6 5 വാക്യം വായിച്ചാട്ട് എന്തിനീ സ്ഥലം ഇട്ടേക്കുന്നു എന്ന് പുതിയ നിയമത്തിലെ അപ്പോസ്തലരുടെ ഉപദേശത്തിന് മുമ്പിൽ ആ വാക്യം ഒന്ന് മനുഷ്യർ ചെയ്തിട്ട് ഞാൻ മുമ്പോട്ട് വയ്ക്കോളാം. വേറെ അടുത്ത വാക്യം വായിച്ചാട്ട് 7 വാക്യം വായിച്ചു. ഭക്തിയെടുക്കുന്നവർക്ക് വയ്ക്കുകയും എന്തിന് എന്ന പട്ടണങ്ങളെ ദൈവത്തിന് കോവാച്ച് ഭസ്മീകരിച്ച് ന്യായം വിധിച്ച് എന്തിരിട്ടിരിക്കുന്നു? മേലാൽ ഭക്തി നടക്കുന്നവർക്ക് ദൈവ കോവാക്തിയുടെ ഭക്ഷണത്താൽ ന്യായവിധി ഉണ്ടെന്ന് അറിയുന്ന നിഷ്ഠാന്തമാണിത്. നിഷ്ഠാന്തം ഓർമ്മിച്ചിരിക്കുന്നു.
അപ്പോഴേ ഇനിയും ദൈവകോവായുധം കൊണ്ട് ഭൂമി കത്തുകയില്ലെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവത്തിന് ഗോവായുധം കത്തിച്ചിട്ടിട്ടുണ്ട് പലരും കൊല്ലുമ്പോൾ. ദൈവത്തിന്റെ ഗോവായുധം എഫക്റ്റീവാണ്, അത് ഫലവത്താണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഭൂശാസ്ത്രപരമായ
ഇനി ഈജിപ്തിലേക്ക് പോകാം. 9:22 പുറപ്പാട് ദിവസവും ഓരോ വാക്യം തെറി വെച്ച് വായിച്ചു വിടാൻ പോവുകയാണ്. ആ ചരിത്രത്തിൽ നിന്ന് ആ ഭാഗം നമുക്കൊന്ന് എടുക്കാം. 9:22 മുതലാ മുൻപും പിന്നുള്ള അധ്യായങ്ങൾ ധാരാളം ദൈവത്തിന്റെ കോപായത വർഷങ്ങൾ മിസ്രയിലുണ്ട് എങ്കിൽ 1-2 വാക്യത്തിൽ വായിച്ചില്ല അവിടെ വേഗത്തിൽ.
പിന്നെ മോശിയോട് മിസ്രയീം ദേശത്തു നിന്നെല്ലാവരും മനുഷ്യരുടെയും മരങ്ങളുടെയും മേലും മിസ്രയീം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കണ്ണ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു.
മനുഷ്യന്റെ മേലും മൃഗത്തിന്റെ മേലും വൃക്ഷങ്ങളുടെ മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് ദൈവം കൽപ്പിച്ചു. അടുത്ത വാക്യം
മോശത്തിന്റെ വഴി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കൽമഴ പെയ്യിച്ചു. ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും
അതികഠിനമായ തീമഴയും കൽമഴയും മിസ്രയീമിന്റെ വൃക്ഷങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യത്തെയും ഉന്മൂല നാശം വരുത്തി. മിസ്രയീമിന്റെ നട്ടല്ലടിച്ച രേവിയാണ് ദൈവത്തെ കോവായിതപ്പരെ സാധനങ്ങളൊക്കെ അവിടെ ചെയ്തത്. പറവാന്റെ ഒന്നരച്ചാണുള്ള വാറും മുക്കാച്ചാണുള്ള കുന്തവും വെച്ചോണ്ട് അതേ മോശ പറഞ്ഞു ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞു പറഞ്ഞു പറ്റിയ ദൈവം ആരാണെന്ന് തമ്പുരാൻ വിചാരിച്ചു. ഇവന്റെ കയ്യിലെ മുക്കാച്ചാണുള്ള സാധനമാണോ എന്റെ ആയിരപ്പള്ളി ആയിരമാണോ വരുമെന്ന് ഇവൻ മാത്രം വിചാരിച്ച് ഇല്ലേ മുതലച്ച കഴിച്ചു വിടുന്ന പോലെ സ്വർഗത്തിൽ നായിയോട് ഇറക്കി ഇട്ടപ്പോഴേക്കും മനസ്സിലായത് ഇവൻ അമ്പരന്ന് വാ പൊളിച്ചു പോയി. തമ്പുരാന്റെ കൈ ചരക്കൊണ്ട് അഹങ്കാരം മൂത്താൽ അതിന് ന്യായവിധിയും.
ഓ ഞാന് ദൈവം ആത്മീയം വേണ്ട, ദൈവം വേണ്ട, ആരാധന വേണ്ട, ഒന്നും വേണ്ട
അല്പം പറയുള്ളപ്പോൾ അങ്ങനെ ഒത്തപോലെ പോകാമെന്ന് വിചാരിച്ചാൽ അത് പിടിച്ചു നിർത്തുവാൻ കഴിവുള്ള ഒരുത്തൻ മേളിലുണ്ട്. യെസ്, അത് മനസ്സിലാക്കുക. ദൈവത്തെ ഭയപ്പെടുക. അടുത്തത് അതായത് 10:11 യോശുവ. അത് മൂന്നാമത്തെ തെളിവ്, സംഭവപരമായ ഒരു തെളിവ്. ഇസ്രായേൽ ദേശത്ത് 4000 കൊല്ലം മുമ്പ് ചെറിയ കാര്യമാണ്. 3500 കൊല്ലത്തിന് വലിയ കാര്യമാണ്.
അങ്ങനെയാണോ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി
ഓടി
ബേഖാരോടെ ഇറക്കത്തിൽ വെച്ച് അസേക്കാവരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കൽമഴ അവരുടെ മേൽ പെയ്യിച്ചവരായ
മക്കൾ ഇസ്രായേലിലെ സമൂഹത്തിന് 40 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ വാർത്തകനാൻ പിടിച്ചെടുക്കുവാൻ യോശുവായ നേതൃത്വത്തില് അവർ വരുമ്പോൾ അവരുടെ എതിർത്ത ജാതികടമേ യഹോവ സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് കൽമഴ പെയ്യിച്ച് അവരെ കൊന്നുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ വാൾകൊണ്ട് അവരെ അരിഞ്ഞു വീഴ്ത്തവരെക്കാൾ കൽമഴയാൽ മരിച്ചവരുടെ സംഖ്യ അധികമായിരുന്നു. അടുത്ത വാക്ക് ആ വാചകത്തിലുണ്ട് ഗതി പറഞ്ഞാൽ ദൈവത്തിന്റെ ആയുധപ്പരി കൽമഴ ഉണ്ടെന്ന് മുമ്പേ വായിച്ചെങ്കിൽ ആ കൽമഴ സ്റ്റോക്ക് ഉപയോഗിച്ചെന്നുള്ളത് ഇവ ഇവിടെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വല്ലവന്റെ ആയുധപ്പരിയിൽ ഈ ചരക്കുണ്ട്, ആ ചരക്കെടുത്ത് പെരുമാറിയിട്ടുമുണ്ട്, അതിന്റെ ഫലം കണ്ടിട്ടുമുണ്ട്. ശരി, അടുത്തത് നാലാമത്തെ തെളിവ് പ്രോഫറ്റിക്കലായിട്ടുള്ള സൈഡിലേക്ക് ഈ വിഷയം എഫക്റ്റീവ് ആകുമോ എന്നുള്ള ഭൗഗര്യമായ ചിന്താഗതിയിലേക്കാണ്. വെളിപ്പാട് ദിവസം 8-ാം അധ്യായത്തിൽ 7-8 വാക്യം വായിച്ചാട്ടോ. അതിന്റെ പ്രാവചനീയ വിഷയം കൂടുതൽ ഇവരോട് നമുക്ക് നോക്കാം. 7-8 വായിക്കണം.
അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞു. ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി.
ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി.
വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി.
വെന്തുപോയി മതി. ഭൂമി മൂന്നിലൊന്ന് വെന്തുപോയി. കൽമഴയും തീമിടി രക്തവഴിയും കൂടെ പെയ്തു. ആ എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ചുരുക്കി പറഞ്ഞ കാർഷിക മേഖലയും തകർന്നു പോകുന്ന നിലയിൽ തീവഴ രക്തമഴ കൽമണി ഇവിടെ കൂടിപ്പെയ്ത്താണ് വിസയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അറിയാമല്ലോ. അതാണ് പാലി വരാൻ പോകുന്ന ദൈവത്തിന്റെ ആയുധപ്പിലെ ആയുധം മഹോദരയുടെ കാലഘട്ടത്തിലെ സംഭവമാണ്. അത് സംഭവിക്കും എന്ന വസ്തുവിന്റെ വ്യക്തമായ തെളിവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവ വൈദലെ വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നു. എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ ഉടുപ്പ് മലിനമാകാൻ സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ കാത്തുന്നവർ ഭാഗ്യവാന്മാർ. ഈ വരുവാൻ ഉള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവരായി യേശു സ്വർഗത്തിൽ വരുന്ന കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രികാലം ആ സംഭവങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ ഇവയിൽ നിന്ന് വിടുവിച്ച കർത്താവിന് എത്ര സ്തോത്രം ചെയ്താൽ മതിയാൽ അടുത്തതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ അതുകൊണ്ട് അവിടെ തീരുന്നില്ലല്ലോ. ആകയാൽ ഈ സംഭവങ്ങളുടെ എല്ലാ ഒരു പട്ടിയെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മഹോദരവ കാലയളവില് തീമഴ പെയ്യും, രക്തമഴ പെയ്യും, അതുപോലെ തന്നെ കൽമഴ പെയ്യും. ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. അന്ന് പെയ്യുന്ന കൽമഴയുടെ തുള്ളി ഇവിടെ തൂക്കം അറിയണം. ഒന്നറിഞ്ഞേക്കാൽ ഇത്രയും അറിഞ്ഞപ്പോ 16:21 വെളിപ്പാടെന്ന് വായിച്ചേ ഒരു തുള്ളിയുടെ തൂക്കം ആ കൽമഴയിൽ എന്തോ വരുമെന്ന് നമുക്ക് നോക്കാം. വാക്യം വായിച്ചാട്ടെ.
താരന്തോളം കനമുള്ള കല്ലായി വലിയ കൽമഴ ആകാശത്ത്
നിന്നും കനമുള്ള ചെറിയ കല്ലല്ല, താരന്തോളം വലിയ കല്ലാണ്. അവ റഷ്യയിന്നും അമേരിക്കയെന്നല്ല, ആകാശത്തുനിന്ന് മനുഷ്യന്റെ മേൽ പെയ്തു. ആറ്റിലോ തോട്ടിലോ കാട്ടിലോ കടലിലോ പെയ്തല്ല, മനുഷ്യന്റെ മേൽ പെയ്തു. മനുഷ്യന്റെ മേൽ പെയ്യുവാൻ തമ്പുരാൻ ഇണക്കി വെച്ചിട്ടുണ്ട്. റഷ്യയുടെ ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനത്തിനെ അമേരിക്ക മിസൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ച് റഷ്യ അമേരിക്കയ്ക്കെതിരെയും വെച്ചിട്ടുണ്ട്. എന്നാൽ തമ്പുരാൻ ഓരോരുത്തന്റെയും മേൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എടാ, താൽക്കാലിക ബുദ്ധിയുടെ ഉടമയായ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നില്ലെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ മഹാബുദ്ധിയുടെ എന്താണ് അവർ ഒരുക്കി വെച്ചേക്കുന്ന ആയുധങ്ങൾ പാളി പോകുമോ? പോകത്തില്ല. എത്ര വ്യക്തമായി വിശ്വസിക്കാം. അവ കണക്കിന് കണക്കിന് മനുഷ്യന്റെ മേൽ എന്ന വാക്ക്
അവള് അന്ന് കൽമഴ ഒരു തുള്ളിക്ക് 150 സിമിന്റിയാക്കേണ്ട തൂക്കമാണ്. 114 റാത്തലാണ് വലിയൊരു താലന്ത് ചില കണക്കുകളിൽ കാണുന്നത്. അല്പ ഭേദഗതി ഉണ്ടെങ്കിലും താലന്ത് വലിയൊരു തൂക്കമാണെന്ന് പാക്കിസ്ഥാൻ തന്നെയുണ്ടല്ലോ അവിടെ കിടക്കട്ടെ. നമ്മുടെ അമേരിക്കയിലെ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ അരക്കിലോയുടെ സാധനം പെയ്താലും തീർന്നു പോകുന്ന സാഹചര്യമാണ് പലത്. എന്താണെന്നറിയാം, കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് ബംഗ്ലാദേശ് കൽമഴ പെയ്തുണ്ടായിരുന്നു പല എല്ലാ പദങ്ങളുടെ പക്ഷേ ടിവിയിലും കണ്ടുകാണ്. ബംഗ്ലാദേശ് പെയ്ത കൽമഴ താക്കായില്ല പെയ്തത്, അതിന് ഒരു കിലോയെ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. 65 പേർ താക്ക നഗരത്തിൽ തൽക്ഷണം മൃതിയടഞ്ഞു, 40,000 ഭവനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി, അനേക ആയിരക്കണക്കിന് ആൾക്കാർ ഭവനമില്ലാതെയായി.
ഒരു കിലോയാണ് തൂക്കം. ഒരു കിലോയ്ക്ക് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിന്റെ താക്കായിക്ക് ഈ തകർച്ച ഉണ്ടാക്കി.
ഈ കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ എന്ന് പറഞ്ഞതായ സ്ഥലത്ത് ആലിപ്പഴം പെയ്തു, അരക്കിലോയെ ഉണ്ടായിരുന്നുള്ളൂ വലിപ്പം. പല വീടുകൾ തകർന്നു, മേൽക്കൂരകള് അസറ്റോസ് ഉള്ളത് ഓടുള്ള വീടുകളൊക്കെ പല തകർന്നു, ജലച്ചില്ലുകളൊക്കെ പൊട്ടി പാളിപ്പോയി. അന്തോണി എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ തലയിലോട്ട് അത് വന്ന് വീടിട്ട് തല പൊട്ടിപ്പോയി, പലർക്ക് മാരകമായ പരിക്കേറ്റ്. കേരളത്തിലെ കാര്യമാണ്, പത്രത്തിലുണ്ടായിരുന്ന വാർത്ത. അരക്കിലോയ്ക്ക് അത്രയും സംഭവിച്ചു, ഒരു കിലോയ്ക്ക് അവിടെ അത്രയും സംഭവിച്ചു, എന്നാൽ പിന്നെ 50 കിലോയ്ക്ക് കുറയുമോ? ഇനി നോക്കട്ടെ, ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്ന് തെളിയിച്ചു, ഇത് സംഭവിക്കും, വേറെ സാധനത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇനി സംഭവിക്കുന്നു പറഞ്ഞ് വിശ്വസിക്കാൻ നമുക്ക് ന്യായമായ പ്രയാസമൊന്നുമില്ല. ഇനി അത് അല്പം കൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശാസ്ത്രീയമായ മേഖലയിൽ തെളിവന്നിട്ടുണ്ട്. 1950 ഫെബ്രുവരി മാസം 14-ാം തീയതി ഇന്ത്യയിലെ അലഹബാദിൽ, അതേ ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ കേന്ദ്രതലത്തിൽ ഇന്ത്യയുടെ സയന്റിസ്റ്റുകൾ, വാനശാസ്ത്രജ്ഞന്മാരും അമേരിക്കയിലെ ടോപ്പിലുള്ളതായ വാനശാസ്ത്രജ്ഞന്മാരും കൂടെ ഒരുമിച്ച് സമ്മേളിച്ച ഭാവികാല വിഷയങ്ങളുടെ സംഗ്രഹണത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന പത്ര റിപ്പോർട്ട്, അത് ഞാൻ വായിച്ചതിനകത്ത് കണ്ട കാര്യമാണ്. ഇതിന്റെ കട്ടിങ് ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ശരിയില്ല. ഇപ്പോഴെങ്ങനെ എഴുതിയിരിക്കുന്നത്,
ചൊവ്വായുടെയും വ്യാഴത്തിന്റെയും ഇടയ്ക്ക് സ്ഥാനത്തിന്റെ സഞ്ചരിക്കുന്ന മിനിഗ്രഹങ്ങൾ, പടുകൂറ്റൻ പാറക്കെട്ടുകൾ ആവർക്കരമാവിധം ഭൂമി അടുത്തുകൊണ്ടിരിക്കുന്നു. 1 കിലോമീറ്റർ വരെ വ്യാസമുണ്ട്. അതിൽ ഒരെണ്ണം വന്ന് ഈ ഭൂമിക്കിട്ട് ഇടി തന്നു കഴിഞ്ഞാൽ 100 കിലോ വരെ വ്യാസവും ആഴവും ഉണ്ടാക്കിക്കൊണ്ട് തൽഫലമായി ഉയരുന്ന പൊടിപടലങ്ങൾ സൂര്യചന്ദ്ര നക്ഷത്രാദിയുടെ വെളിച്ചം പോലും തടയുവാൻ പര്യാപ്തമാണ്. ആപത്കരമായ ഒരു കാലയളവാണ് അതിന് പിന്നിൽ കാണുന്നതെന്ന് അതെ ലോകത്തിലെ വിദഗ്ധ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്.
ഒന്നുകിൽ ഭൂമിശാസ്ത്രപരമായ തെളിവ് വിശ്വസിക്ക്, അല്ലെങ്കിൽ പ്രവചനപരമായ വിശ്വസിക്ക്, തെളിവിക്ക് അല്ലെങ്കിൽ സംഭവപരമായോ ചരിത്രപരമായ തെളിവ് വിശ്വസിക്ക്, അതല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവ് വിശ്വസിക്ക്. ഇതൊന്നും വിശ്വസിക്കാൻ വയ്യായെങ്കിൽ ആ സാധനം ഇങ്ങോട്ട് പോരുമ്പോൾ തേണ്ട വരുന്നേ ആ പറഞ്ഞതാണ് എന്ന് പറഞ്ഞേച്ച് കിടക്കുവോ ഇരിക്കോ നടക്കുവോ, ഒന്നും ചെയ്തില്ലേലും കുഴപ്പം വരത്തില്ല, ബാക്കി നടന്നോളും. സാറോ വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വസിക്കാതില്ലെങ്കിൽ പിന്നെ പരിഗണിച്ച് കാണുക, ദൈവത്തിന്റെ വൈദ്യ വീണ്ടും ഞാൻ പറയണം, ആകാശമുള്ള മാറിപ്പോകൽ മാറ്റമില്ല, ദൈവത്തിന്റെ വചനമാണല്ല, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അത് മാറിപ്പോകത്തില്ല. ആകയാൽ അവന്റെ വചനം വിശ്വസിച്ചവർക്ക് ദൈവത്തിന് സ്തോത്രം. വരുവാൻ പോകുന്ന ആളുകൾ ഭയങ്കരമാണ്. ആ രാത്രി പ്രവചിച്ചുകൂടാത്ത രാത്രി വരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞതായ വാക്കുകളെ നമുക്ക് ഓർക്കാം. എന്നോട് കർത്താവിന്റെ ദാസന്മാരെ, ഈ യോഗത്തിന് ഇന്ന് തന്ന ദിവസം എനിക്ക് തന്ന സമയം ഏകദേശം ആകുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വിഷയം നിർത്തുകയാണ്. സത്യത്തിൽ ഞാൻ തുടങ്ങി വെച്ചിരിക്കും. എന്താ ഞാൻ ചെയ്യുന്നതിന് വിചാരം, ഒത്തിരി കാര്യം എന്ന് പറയണമെന്ന് വിചാരിച്ച പറഞ്ഞു മെനക്കെട്ടുമില്ല, പക്ഷെ ഇത്രയൊക്കെ അതിന് ചുവരിട്ടതേ ഉള്ളൂ. ഇപ്പം ചെന്നാൽ ഇപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളും അത്യാവശ്യമായി അറിയണ്ട, ഇങ്ങനെ ശേഷിച്ച മുഹൂർത്തപ്രതീക്ഷയോട് ബന്ധപ്പെട്ട വിഷയങ്ങളും ആ രാജ്യസ്ഥാപിക്കൽ പരിപാടി വരെ പ്രസാദം വരെയും ചെന്നെത്തിയിട്ട് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നാളെ പറയാം. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം കൂടി വന്ന ദൈവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനിയ സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, കർത്തൃദാസന്മാർക്കായി ദൈവത്തിന് വളരെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് വെച്ച കൂട്ടായ്മയ്ക്കായി സ്തോത്രം. വിധയും കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, താൻ രക്ഷിക്കപ്പെടുന്നെന്ന് പറയുമ്പോൾ റെഡിയാകല്ലേ. ഇന്ന് രാത്രികാലം നമ്മുടെ കണ്ണുകളുടെ ദിവസം നമുക്ക് ധ്യാനിക്കാം. കർത്താവ് നിന്റെ വചനം ഞാൻ കേട്ടു, അത് തമ്മെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, നിന്റെ വചനത്താൽ ജീവൻ പ്രാപിപ്പാൽ ശക്തി പ്രാപിപ്പാൽ, ഇന്ന് രാത്രികാലം ദൈവത്തെ വചനത്താൽ പോഷിപ്പിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും, റെഡിയാകേണ്ടതിനെ നമ്മെ കർത്താവിനെ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിക്കപ്പെടാത്തവരായി, പുരുഷനം പ്രാപിക്കാത്തവരായി, ആ ദൈവങ്ങളുടെ വചനം അംഗീകരിക്കാതെ ആരെങ്കിലും ഇന്ന് രാത്രികാലം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം യേശുവേ ഞാൻ കൂശിങ്കിലേക്ക് വരുന്നു, എന്നെ കൈക്കൊള്ളണമേ, എന്നെ അംഗീകരിക്കുന്ന പാപങ്ങളെ ക്ഷമിക്കാമേ. അവരെ വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തമൂലം പായിച്ചിട്ട് പോകാൻ ദൈവം തരുന്നത് ഇന്ന് രാത്രികാലം പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് അവരെ കൈക്കൊള്ള, അവരെ ദൈവക്കാകുവാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. അവരെ വേണ്ടത് വിശ്വസ ദൈവക്കായി തീർന്ന് മുൻപോട്ട് വാരി ഏവർക്കും കർത്താവ് കേട്ടെ, ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.